See, Brother Neville believes in laying on of hands.
നിങ്ങൾ നോക്കൂ, സഹോദരൻ നെവിലും കൈവെപ്പിൽ വിശ്വസിക്കുന്നു. എനിക്ക് ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉള്ളതായി ഞാൻ കാണുന്നു. ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ഞാൻ നാളെ രാത്രിയിൽ എടുക്കുന്നതാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി അതിനെ നോക്കുവാൻ എനിക്ക് സമയമില്ലാത്തതിനാലാകുന്നു. ഒരുപക്ഷെ അവസാന രാത്രിയിലെ സന്ദേശത്തിൽ എടുക്കുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സന്ദേശത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അതിവിടെ വയ്ക്കുക. അപ്പോൾ അടുത്ത രാത്രിയിൽ എനിക്കത് എടുക്കാൻ കഴിയും. ഇപ്പോൾ നാളെ രാത്രിയിൽ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ, ശരിക്കും പറഞ്ഞാൽ കുറച്ച് സേവകരെ കണ്ടുപിടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നുമല്ലെങ്കിൽ കുറച്ച് നല്ല ധീരതയേറിയ പുരുഷന്മാരോ സ്ത്രീകളോ ആവശ്യമുള്ള സമയത്ത് നമുക്ക് വിളിക്കാൻ കഴിയുന്നവരെ, അതായത് ആ സന്ദർഭത്തിലേക്ക്. നാളെ രാത്രിയിൽ സന്ദേശത്തിന് ശേഷം, അതെ, പരിശുദ്ധാത്മാവിന് വേണ്ടി കൈവപ്പ് തുടങ്ങുന്നതായിരിക്കും. അതിനുശേഷം അവിടെ ഒരു, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവധി ദിവസങ്ങളിൽ ഇവിടെ താമസിക്കാൻ ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അവസരമാകുന്നു. അത് നിങ്ങൾക്ക് മരിക്കുവാൻ അത്രയും നീണ്ട സമയം എടുക്കുമെങ്കിലാകുന്നു. അതിനുശേഷം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്താണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമായിരിക്കും. നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾക്ക് കുറച്ച് സേവകരെയും അവരുടെ എണ്ണവും കിട്ടാൻ ആഗ്രഹിക്കുന്നു. അഥവാ സന്ദർശകർ ആണെങ്കിൽ തന്നെയും അവരുടെ എണ്ണവും, അവർ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്കുടനെ തന്നെ അവർ എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരാളെ ഒരു വീട്ടിലും മറ്റൊരാളെ വേറൊരിടത്തും ഒരാളെ മറ്റൊരിടത്തുമാക്കിയിട്ട് ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടിയ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്നതായിരിക്കും. അത് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായ പരിശുദ്ധാത്മാഭിഷേകം എന്ന ഈ മഹത്തായ അനുഗ്രഹത്തെ തേടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാകുന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം സംസാരിച്ചുകൊണ്ടിരുന്നത് അതെന്തായിരുന്നു? പരിശുദ്ധാത്മാവ് എന്തായിരുന്നു? അത് ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന വാഗ്ദത്തത്തെക്കുറിച്ചുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളുമാണെന്ന് നാം കണ്ടെത്തിയിരുന്നു. ഹാ, അതെ, ദൈവത്തിന്റെ സഭയ്ക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് അതിൽ നാം കണ്ടെത്തിയിരുന്നു. അതൊരു മുദ്രയാണെന്നും ഒരു കാര്യസ്ഥനാണെന്നും ഒരു വിശ്രമമാണെന്നും കൂടാതെ ആനന്ദവും സമാധാനവും ഉയർത്തെഴുന്നേൽപ്പുമാണെന്ന് നാം കണ്ടെത്തിയിരുന്നു. കൂടാതെ ദൈവം തന്റെ സഭയോട് ചെയ്തിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും ആ പരിശുദ്ധാത്മാവിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നാം പ്രസംഗിക്കുന്നതിനായി അല്ലെങ്കിൽ സംസാരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ആഗ്രഹിക്കുന്നത്, എന്റെ പക്കൽ അതിനെ സംബന്ധിച്ച മൂന്നോ അല്ലെങ്കിൽ നാലോ വിഷയത്തിന്റെ കടലാസുകൾ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ അതിനെക്കുറിച്ചുള്ളതാകുന്നു. അതിൽ കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ക്രൂഡൻസിന്റെ വേദവാക്യങ്ങളെ പൊരുത്തപ്പെടുത്തി നോക്കുന്ന എന്റെ പുസ്തകം ഇവിടെ വിട്ടയച്ചു പോയി. എനിക്കത് എടുക്കാൻ കഴിഞ്ഞില്ല. എനിക്കറിയാവുന്നതിലും വെച്ച് ഏറ്റവും നന്നായ വേദഭാഗങ്ങളിൽ കൂടെ ഇന്നത്തേക്ക് എനിക്ക് പോകേണ്ടി വന്നു. ഇപ്പോൾ നാളെ മുതൽ ഇന്ന് രാത്രിയിൽ നാം പഠിക്കുന്നതിനായി എടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിൽ കൂടെയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു, അത് എന്തിനു വേണ്ടിയാണ്, ഇത് അത്രയും മഹത്തായ ഒരു കാര്യമാണെങ്കിൽ ദൈവം എന്തിനാണ് അതയച്ചത്. അതിനുശേഷം നാളെ രാത്രിയിൽ അതിന്മേൽ തുടർന്ന് സംസാരിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾക്ക് വേണ്ടിയാകുന്നുവോ? അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? കൂടാതെ അത് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ അറിയും? അതിനുശേഷം നാം അതിൽ കൂടി കടന്നുപോയിട്ട് വേദഭാഗങ്ങളോടുകൂടെ തിരുവെഴുത്തുകളാൽ അതിനെ വിശദീകരിക്കുകയും എല്ലാ കാര്യത്തിനും വേദഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്തു. അതിനുശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതായി ശ്രമിക്കുന്നവർ മുന്നോട്ട് കടന്നു വരിക. അതിനുശേഷം മുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ഉണർവ് ആരംഭിച്ചിരിക്കുകയും അവിടെ നിന്നും പരിശുദ്ധാത്മാവിനോടൊപ്പം മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. ഇപ്പോൾ നാളെ രാത്രിയിൽ അത് നിലവിലായതിനു ശേഷം പള്ളിയിലുള്ള മുറികളിൽ വളരെ പേർ ഒരു സമയം വരെ താമസിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് എത്രയും അധികം സേവകരെ കിട്ടാൻ കഴിയുമോ, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ജനങ്ങളെ നയിക്കുന്നതിൽ പരിചയസമ്പന്നരായ ആളുകളായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു സ്ത്രീയുടെയും അവരുടെ ഭർത്താവിനോടൊപ്പം അവരുടെ വീട്ടിലേക്ക് പോകാൻ കഴിയുകയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ തേടുന്ന ഒരാളോടൊപ്പം എന്തു ചെയ്യണമെന്ന് നന്നായി നിർദ്ദേശിക്കാൻ വിദഗ്ധരായവർ ആയിരിക്കണം. നിങ്ങളുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ വിലാസമോ പാസ്റ്ററിന് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രിയിലോ ആകാം. അത് സഹോദരൻ നെവിലിന് നൽകുക മാത്രം ചെയ്യുക. അപ്പോൾ അതൊരു യോഗത്തിന് വേണ്ടി ഒത്തുകൂടുന്നതിന് ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾക്ക് നിങ്ങളെ ബന്ധപ്പെടാൻ കഴിയുന്നിടത്തെ നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം നൽകുക. എന്നിട്ട് പറയുക എന്നെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും, അഥവാ നിങ്ങൾ എന്നെ ഒരു വീട്ടിൽ പാർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ആകാം. ഇത് ഒരു സ്ത്രീ മാത്രമാണെങ്കിൽ ഈ സ്ത്രീയുടെ അടുക്കലേക്ക് നോക്കൂ, പിന്നെ നമുക്ക് ഒരു സ്ത്രീ അയക്കാം. അതിനുശേഷം അതൊരു പുരുഷനും അദ്ദേഹത്തിന്റെ ഭാര്യയുമുള്ള ഒരു വീട്ടിലാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു ശുശ്രൂഷകനെ അയക്കാൻ കഴിയും. കൂടാതെ നിങ്ങളോട് സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇതിൽ താല്പര്യമുള്ളവരാണ്. ഇത് ഏറ്റവും അത്യാവശ്യമായതാകുന്നു. കൂടാതെ ഓർക്കുക, പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യും. നോക്കൂ, ക്രിസ്തുവിന്റെ മണപാട്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. അവൾ ദൈവമക്കൾക്ക് ജന്മം കൊടുക്കാനുള്ള പ്രസവ വേദനയിലാണ്. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തുകൾ വായിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം തലകുനിക്കാം. നാം പ്രാർത്ഥിക്കുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങൾ തലവണങ്ങി നിൽക്കുന്നവരോട് നിങ്ങൾക്കൊരപേക്ഷയുണ്ടോ എങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തി പറയുക, ദൈവമേ, ഞാൻ ആത്മാർത്ഥമായി എന്റെ കൈകൾ ഉയർത്തുന്നു, എനിക്ക് ആവശ്യമുണ്ട്. ഓ കർത്താവേ, നീ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. അവൻ നിങ്ങളുടെ കൈകൾ കാണുന്നു. ദൂതന്മാർ അവരുടെ അപേക്ഷകളെ എടുത്തുകൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗീയ പിതാവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥനയിൽ കൂടെ വീണ്ടും അങ്ങേ സമീപിക്കുന്നു. അത് ഈ ചെറിയ സ്ഥലത്ത് ഇന്ന് രാത്രിയിൽ ദൈവമക്കൾക്കിടയിൽ നേരത്തെ തന്നെ പ്രാർത്ഥന നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കൂടാതെ പാട്ടുകൾ പാടിയിരിക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ സ്തുതികളിൽ ആനന്ദമുളവാക്കുന്ന ആഹ്ലാദങ്ങളാൽ ഉയർന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. താൻ വിശുദ്ധന്മാരുടെ സഭയിൽ വന്ന് അവന്റെ അപേക്ഷകൾ അറിയിക്കുമെന്ന് ദാവീദ് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ധാരാളം കൈകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ എനിക്ക് പറയാം, ഇന്ന് രാത്രിയിൽ ഈ കെട്ടിടത്തിൽ കൂടിയിരിക്കുന്നവരിൽ 80% അപേക്ഷകൾക്കായി അവരുടെ കൈകളെ ഉയർത്തിയിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നിന്നെ കൂടാതെ പോകാൻ കഴിയില്ലെന്ന് അത് കാണിക്കുന്നു. ഞങ്ങൾക്ക് നിന്നെ ആവശ്യമായിരിക്കുന്നു, ദിനം പ്രതി ആവശ്യമായിരിക്കുന്നു. നീ ഞങ്ങളുടെ ജീവനും ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളെ നിലനിർത്തുന്ന ശക്തിയും ഞങ്ങളുടെ സ്ഥാനവും ഞങ്ങളുടെ പരിചയവും ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള ഞങ്ങളുടെ കവചവുമാകുന്നു. നിന്നെ കൂടാതെ ഈ ജീവിതത്തിന്റെ പോരാട്ടം പോരാടുവാൻ ഞങ്ങൾക്കൊട്ടും കഴിയില്ല. ഞങ്ങളെക്കൊണ്ട് അത് ചെയ്യുന്നത് തികച്ചും അസാധ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണമായും നിന്നെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞങ്ങൾ ഇരുട്ടും മ്ലാനതയുമുള്ള ഒരു ദേശത്തുകൂടിയാണ് നടക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാ വശത്തു നിന്നും ശത്രു ഞങ്ങൾക്ക് കെണികളും സൂത്രങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളെ ചുറ്റുമായി വലയം ചെയ്ത് എതിർത്തുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വഴികൾ ഞങ്ങളെ മറിച്ചു കളയുന്നതിന് ശത്രു തന്റെ കെണികളാൽ നിറച്ചിരിക്കുന്നു. കൂടാതെ ഞങ്ങൾ ഇതും അറിയുന്നു, ഈ വഴിയുടെ അവസാനത്തിൽ മരണമെന്ന് വിളിക്കുന്ന നീണ്ട നിഴൽ പോലെയുള്ള താഴ്വരയിൽ കൂടെ ഞങ്ങൾക്ക് നടന്നുപോകേണ്ടിയിരിക്കുന്നു. ഓ കർത്താവെ, അപ്പോൾ ഞങ്ങളുടെ കൈകൾ പിടിക്കുന്നത് ആരായിരിക്കും? കർത്താവെ, അത് നീ തന്നെയെന്ന് ഇപ്പോൾ ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കൈകൾ നിന്റെ വശത്തുണ്ടെന്നും ഞങ്ങളുടെ വശം നിന്റെ കൈയുണ്ടെന്നും അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ മഹത്തായ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ആ നങ്കൂരമിട്ട ഉറപ്പ് ഞങ്ങൾക്കവിടെ ഉണ്ടായിരിക്കുകയും മരണമെന്ന് വിളിക്കപ്പെടുന്ന ആ വാതിലിലേക്ക് പ്രവേശിക്കുമ്പോൾ പഴയകാലത്തെ വിശുദ്ധന്മാരുടെ കൂടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ ഞാൻ അവനെ അറിയുന്നു, അവൻ വിളിക്കുമ്പോൾ ഞാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുറത്തു വരുമെന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ പിതാവായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷകളെയും കൂടി വരവിനെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ വചനത്തിനോ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിനോ വിരുദ്ധമായ എന്തെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ സിംഹങ്ങളുടെ ഗുഹയിൽ ദാനിയൽ സന്നിഹിതനായിരുന്നപ്പോൾ നീ അവയുടെ വായടച്ചതുപോലെ അവിടുന്ന് ഇപ്പോഴും വായടയ്ക്കാൻ ശക്തി നിനക്കുണ്ടല്ലോ. കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതായത് നീ അവരുടെ ചെവികളെയും ഹൃദയങ്ങളെയും തുറന്ന് അതിനാൽ അവരിൽ വിശപ്പും ദാഹവും സൃഷ്ടിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിൽ കാര്യസ്ഥൻ വരുന്നതുവരെ ഒരിടത്തും ഉറങ്ങാനോ അല്ലെങ്കിൽ വിശ്രമിക്കാനോ കഴിയാത്ത വിധം അവരെ ദാഹിപ്പിക്കണമേ. ഈ അന്ത്യനാളുകളിൽ നിന്റെ വരവിന്റെ നിഴലിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഈ സന്ദേശങ്ങളെല്ലാം അതിലേക്കാണ് നയിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുന്നതിനും മുന്നറിയിപ്പ് നൽകുന്നതിനുമാകുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ആവരണങ്ങളെ വലിച്ചൂരി ഈ ബെഞ്ചിന്റെ ഒരു വശത്തേക്ക് വെച്ചിട്ട് എന്നിട്ട് പറയാം, ദൈവമായ കർത്താവേ, ഞാൻ നിന്റെ കയ്യിലൊരു ആശ്രയപാത്രമാകുന്നു. നിന്റെ ആത്മാവ് എന്നിലൂടെ കടന്ന് എന്നെ പരിശോധിക്കട്ടെ. അങ്ങയുടെ ഇഷ്ടപ്രകാരം എന്നെ വാർത്തെടുക്കണമേ. ഞാൻ എന്റെ ഹൃദയവും എന്റെ ശക്തിയും എന്റെ എല്ലാം അങ്ങയുടെ ലക്ഷ്യത്തിനായി കീഴടക്കുന്നു. കർത്താവേ, ഞങ്ങളെ കേൾക്കണമേ. ഈ മഴയുള്ള രാത്രിയിൽ ഞങ്ങൾ ഇവിടെ കാണിക്കാനായിട്ടല്ല വന്നിരിക്കുന്നത്. മറ്റൊരിടത്തും പോകാൻ ഞങ്ങൾക്ക് ഇടമില്ലാത്തതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നതുമല്ല. ഞങ്ങളിവിടെ ആയിരിക്കുന്നത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധവും ഭക്തിയോടും പരിശുദ്ധതയോടും കൂടിയ ഒരേ ഒരു ഉദ്ദേശത്തിനായിട്ടാണ്. അതായത്, അത് നിങ്ങളെ കടക്കുവാൻ വേണ്ടി മാത്രമാകുന്നു. ദൈവത്തോട് അടുത്തു ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരുമെന്ന് നീ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. വിശന്ന് കടന്നു വരുന്നവർ ആരും തന്നെ വിശന്ന് തിരികെ പോകുകയില്ല.
Blessed are they that do hunger and thirst for righteousness, said Jesus.
നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, യേശു പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അവർക്ക് തൃപ്തി വരും.
And if we ask for bread, we will not receive.
നാം അപ്പം ചോദിച്ചാൽ നമുക്ക് കല്ല് കിട്ടുകയില്ല. ആ ഉറപ്പ് നമുക്കുണ്ട്. അതുപോലെ മത്സ്യത്തിന് പകരം നമുക്ക് പാമ്പ് കിട്ടുകയില്ല. എന്നാൽ നമ്മുടെ പിതാവായ ദൈവം സ്വർഗത്തിലെ മന്ന കൊണ്ട് നമ്മെ പോഷിപ്പിക്കും. അവന്റെ വചനവും അവന്റെ ആത്മാവും അവനെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേക്കായി നോക്കി കാത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്കും ഉത്തരം നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ വേദഭാഗങ്ങൾ കുറിച്ചെടുക്കുന്നവർ വീണ്ടും എന്നോടൊപ്പം വിശുദ്ധ യോഹന്നാൻ 14 അധ്യായത്തിലേക്ക് തിരിക്കുക. വിശുദ്ധ യോഹന്നാൻ 14 അധ്യായത്തിൽ നിന്നും തുടങ്ങാൻ നാം ആഗ്രഹിക്കുന്നു. നമുക്കതിന്റെ 14 വാക്യം തൊട്ട് തുടങ്ങിയിട്ട് വിശുദ്ധ യോഹന്നാൻ 14:14 ആ വേദഭാഗത്തിന്റെ ഒരു ഭാഗം മാത്രം വായിക്കാം. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ ധാരാളം ഭാഗങ്ങൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. കൂടാതെ ഓർക്കുക, ചുവന്ന അക്ഷരമുള്ള വേദപുസ്തകങ്ങളിൽ ഇത് ചുവപ്പിലാണ് എഴുതിയിരിക്കുന്നത്. അതിതാകുന്നു, അത് യേശു തന്നെ സംസാരിച്ച വാക്കുകളാണ്. അതിനാൽ അത് അവൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുമെന്നുള്ളതിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനങ്ങളോ ഒരിക്കലും ഒഴിഞ്ഞു പോകയില്ല. ഇപ്പോൾ 14:14 വാക്യത്തിൽ നിന്ന് വായിക്കാം. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാനത് ചെയ്തു തരും. എന്തൊരു വാഴ്ത്തപ്പെട്ട വാഗ്ദാനമാകുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. ഇപ്പോൾ ഒരു യവന ഭാഷയിലുള്ള വേദപുസ്തകത്തിൽ നിന്നും വായിക്കുന്നവരായി നിങ്ങൾക്ക് അതിവിടെ കാണാം. അല്ല, കാണുക എന്ന് വെച്ചാൽ അവിടെ മനസ്സിലാക്കുക എന്നാകുന്നു. ലോകം അവനെ മനസ്സിലാക്കുന്നില്ല. അത് വളരെ സത്യമാണ്. ഞാനിപ്പോൾ അത് വീണ്ടും വായിക്കട്ടെ. സത്യത്തിന്റെ ആത്മാവ് പോലും അവനെ സത്യത്തിന്റെ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങളോ അവനെ അറിയുന്നു. ആരെയാകുന്നു? കാര്യസ്ഥനെ. കാരണം അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും ഇപ്പോൾ ഇത് വർത്തമാനകാലമാകുന്നു. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നു. എന്താകുന്നു അത്? അതേ കാര്യസ്ഥനാകുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ ആർക്കുമറിയാം, അതായത് ഞാൻ എന്നത് ഒരു വ്യക്തിപരമായ ഉച്ചാരണമാകുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും.
seeth me no more, but ye see me.
കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും
ജീവിക്കും.
ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമെന്ന് നിങ്ങൾ അന്ന് അറിയും. ഇതാണ് എന്റെ ചിന്തയുടെ കേന്ദ്രമാകാൻ പോകുന്നത്. എന്നാൽ നാം കുറച്ചുകൂടി മുമ്പോട്ട് വായിക്കാൻ പോവുകയാണ്. ഞാൻ അതുകൂടി ഇപ്പോൾ വീണ്ടും വായിക്കട്ടെ. അന്നാളിൽ, ആ മഹത്തായ ദിവസം, ന്യായവിധിയുടെ നാളിൽ, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന്
അറിയും.
എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ പിതാവിനെ സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ
വെളിപ്പെടുത്തും.
ഇസ്കരിയോത്താവ് അല്ലാത്ത യൂദ പറഞ്ഞു അവനോട്, കർത്താവെ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അതാണ് കോസ്മോസ് ലോകസമ്പ്രദായം. നിങ്ങളുടെ പക്കൽ അരികിലായി എഴുത്തുള്ള ഒരു വേദപുസ്തകമാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും എന്റെ പക്കലുള്ളതിൽ ഒരു ജി എന്നാകുന്നു. അത് ഇപ്രകാരം പറയുന്നു, കോസ്മോസ് അല്ലെങ്കിൽ ലോകസമ്പ്രദായം, അത് സഭകളും മറ്റെല്ലാമാകുന്നു. നോക്കൂ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത്? നിനക്കത് എങ്ങനെ ചെയ്യാൻ
കഴിയും?
യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. ആമീൻ.
And my father will love him, and we will come unto him and make.
എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും.
He that loveth me not keepeth not.
എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. സഭ പറയുന്നത് പ്രമാണിച്ചെന്നിരിക്കാം, എന്നാൽ അവന്റെ വചനങ്ങൾ പ്രമാണിക്കുക. നിങ്ങൾ
നോക്കൂ,
നിങ്ങൾ കേൾക്കുന്ന വചനം എന്റേതല്ല, എന്നെ അയച്ച പിതാവിന്റേതത്രേ. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും അതെല്ലാം അവന്റെ വചനങ്ങളാകുന്നു നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും
ചെയ്യും.
എങ്കിൽ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചതിന്റെ ഉദ്ദേശം എന്താകുന്നു? ദൈവം തന്റെ വചനത്തോട് അവന്റെ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കട്ടെ. യേശു പറഞ്ഞു, അതായത്, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. അങ്ങനെ നിങ്ങൾ, ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും, ഇപ്പോൾ നാം ഇത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഓർക്കുക, ഇത് ടേപ്പിൾ ശബ്ദലേഖനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ലൂയിവിലയിൽ നിന്നുള്ള ഒരു ക്രിസ്തീയ വ്യവസായക്കാരൻ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബില്ലി, ഇതൊരു ലജ്ജാകരമായ കാര്യമാണ്. അതായത്, ഈ സന്ദേശങ്ങൾ കഴിഞ്ഞ രാത്രി നിങ്ങൾ പറഞ്ഞതുപോലെ ഇവിടെയുള്ള 40,000 പേരുടെ അടുക്കൽ തന്നെ എത്തുന്നില്ല. അതിനു പകരം നിങ്ങളുടെ ഈ ചെറിയ കൂടാരത്തിലുള്ള 150 അല്ലെങ്കിൽ 200-300 ആളുകൾക്ക് മാത്രമാകുന്നു. ഞാൻ പറഞ്ഞു, ശ്രീമാൻ, ഇപ്പോൾ മുതൽ 6 മാസത്തിനുള്ളിൽ യേശുവിന്റെ വരവ് താമസിച്ചാൽ ലോകം മുഴുവനും ഇത് കേൾക്കും. നോക്കൂ, ഈ ടേപ്പുകൾ ലോകമെമ്പാടും പോകുന്നു. നോക്കൂ, എല്ലായിടത്തും. അതുകൊണ്ട് ആ കാരണത്താൽ സത്യമാണെന്ന് നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നാം ഇപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം സത്യമാണെന്ന് ദൈവം നമുക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് നാം കണ്ടെത്തിയിരിക്കുന്നതായ കാര്യങ്ങളെയുമാണ്. ഇപ്പോൾ ഉദ്ദേശം, പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇപ്പോൾ യോഹന്നാൻ 14:14 വാക്യം തുടങ്ങി ആ അധ്യായത്തിൽ കൂടെ നാം വായിച്ചത് ഒരടിസ്ഥാനത്തിനായി ഞാനത് കുറിച്ചിടുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിൽ നാം ഇവിടെ കാണുന്നു. അത് ഒരു ഉദ്ദേശമായിരുന്നു, അതായത് ദൈവം സ്വയം തന്റെ സഭയിൽ വസിച്ചിട്ട് തന്റെ പദ്ധതികളെ സഭയിൽ കൂടെ തുടരുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് ദൈവം ക്രിസ്തുവിലായിരുന്നു കൊണ്ട് തന്റെ പദ്ധതികളെ ക്രിസ്തുവിലൂടെ തുടരുന്നതിനാകുന്നു. ക്രിസ്തുവിൽ നിന്ന് സഭയിലേക്കും സഭയിലൂടെ അവന്റെ പ്രവർത്തനം തുടരുന്നതിനുമാകുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ രാത്രിയിൽ നാം കണ്ടെത്തിയിരുന്നു, അതായത് ഇത് ദൈവം ആകുന്നു. ഇപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവ് യേശുവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ അവന്റെ പിതാവാകുന്നു. ദൈവം പുത്രൻ എന്നത് യേശുവിനെ പോലെയുമാകുന്നു. ദൈവം പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഇന്ന് നാം അതിനെ എന്താണോ വിളിക്കുന്നത് അതുപോലെയായിട്ട് ഇപ്പോൾ അതിന്റെ അർത്ഥം അവിടെ മൂന്ന് വ്യക്തിത്വങ്ങൾ വ്യത്യസ്തമായ ദൈവങ്ങളായി ഉണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല. അതർത്ഥമാക്കുന്നത് അവിടെ ഒരു ദൈവം മൂന്ന് കാര്യാലയങ്ങളിലായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് നാം ഇതുപോലെ പറയട്ടെ, ദൈവം എന്തായിരുന്നുവോ അതെല്ലാം അവൻ ക്രിസ്തുവിലേക്ക് പകർന്നു. കാരണം അവൻ തന്നെ തന്നെ ശൂന്യമാക്കി ക്രിസ്തുവിലേക്ക് പകർന്നു. ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യഹോവ എന്തായിരുന്നുവോ അതെല്ലാം അവൻ ക്രിസ്തുവിലേക്ക് പകർന്നു. ക്രിസ്തുവിലായിരുന്നതെല്ലാം അവൻ സഭയിലേക്ക് പകർന്നു. ഒരു വ്യക്തിയിലേക്കല്ല, മറിച്ച് മുഴുവൻ ശരീരത്തിലേക്ക് പകർന്നു. അവിടെ നാം ഐക്യത്തോടെ ഒത്തുചേരുമ്പോൾ നമുക്ക് ശക്തിയുണ്ട്. ദൈവത്തിലായിരുന്നതെല്ലാം ക്രിസ്തുവിലായി, ക്രിസ്തുവിലായിരുന്നതെല്ലാം നിങ്ങളിലാകുന്നു. ദൈവം ജഡമായി നമ്മോടുകൂടെ വസിച്ചു. നിങ്ങളിത് കുറിച്ചെടുക്കുന്നുവെങ്കിൽ 1 തിമൊഥെയൊസ് 3:16 ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയതാകുന്നു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, നാം അവനെ കൈകാര്യം ചെയ്തു. യഹോവയായ ദൈവം ജഡമായി ഈ ഭൂമിയിൽ നടന്നു. നമ്മുടെ കണ്ണുകൊണ്ട് നാം അവനെ കണ്ടു. നിങ്ങൾക്കറിയാമോ, ഇതേ അധ്യായത്തിൽ യോഹന്നാന്റെ 14 ഫിലിപ്പോസ് അവനോട് പറഞ്ഞു, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ? ദൈവം ജഡമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അതിങ്ങനെയാകുന്നു. പിതാവെന്നത് ദൈവം നിങ്ങളുടെ മേലായിരുന്നു എന്ന് നാം പറയുന്നു. നാം ആദാം മുതലേ ഉള്ളവരാകുന്നു. പിതാവായ ദൈവം ഒരഗ്നിസമ്പത്തിലായിക്കൊണ്ട് മോശയുടെയും ഇസ്രായേൽ മക്കളുടെയും മേലെയായിരുന്നു. അതിനുശേഷം ദൈവം നമ്മോടുകൂടെ ക്രിസ്തുവിലായിക്കൊണ്ട് നമ്മോടൊപ്പം നടക്കുകയും നമ്മോട് സംസാരിക്കുകയും നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കുകയും നമ്മോടൊപ്പം ഉറങ്ങുകയും ചെയ്തു. ദൈവം നമ്മുടെ മീതെയായിരുന്നു, ദൈവം നമ്മോടുകൂടെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ദൈവം നമ്മിലാകുന്നു. ദൈവമായിരുന്നതെല്ലാം ക്രിസ്തുവിലേക്ക് വന്നു, ക്രിസ്തുവിലായിരുന്നതെല്ലാം സഭയിലേക്ക് വന്നിരിക്കുന്നു. ഇതെന്താകുന്നു? ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നതാകുന്നു. ലോകത്തെവിടെയും അവൻ നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നേരെ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങളിൽ കൂടെ അവൻ തന്റെ ഉദ്ദേശത്തെ പ്രവർത്തിക്കുന്നു. അതിനായി നാം ദൈവത്തിന് നന്ദി പറയാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു. ദൈവം പരിശുദ്ധാത്മാവിനെ തന്റെ സഭയിൽ വസിക്കുന്നതിനായുള്ള ഉദ്ദേശത്തിനായി അയച്ചിരിക്കുകയും ഓരോ കാലഘട്ടങ്ങളിൽ കൂടി അവന്റെ ദിവ്യഹിതം പ്രവർത്തിച്ചുകൊണ്ട് തുടരുകയും ചെയ്യുന്നു. മനുഷ്യർ നിങ്ങളെ കളിയാക്കുമ്പോൾ അവർ നിങ്ങളെയല്ല കളിയാക്കുന്നത്, അവർ നിങ്ങളെ അയച്ചവനെയാണ് കളിയാക്കുന്നത്. അതിനാൽ യേശു പറഞ്ഞു, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മകളെയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ. കൂടാതെ വീണ്ടും ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവമുണ്ടാകും. ദൈവം ക്രിസ്തുവിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവർ അവനെ വെറുത്തു. ആരാണ് അവനെ ഏറ്റവും മോശമായി വെറുത്തത്? അത് സഭയായിരുന്നു. സഭ അവനെ ഏറ്റവും മോശമായി വെറുത്തു. അവർ അവനെ ഒരു മദ്യപാനിയെക്കാളും കൂടുതൽ മോശമായി വെറുത്തു. മറ്റെല്ലാവരെക്കാളും മോശമായി അവർ അവനെ വെറുത്തു. അതൊരു സഭയായിരുന്നു അവനെ വെറുത്തത്. അതുകൊണ്ട് ആ കാരണത്താൽ നിങ്ങൾ കോസ്മോസ് കാണുമ്പോൾ അത് ലോക സമ്പ്രദായമായിട്ട് ലോകമോ അവനെ അറിഞ്ഞില്ല എന്നുവച്ചാൽ പേരിന് വിളിക്കപ്പെടുന്ന സഭ അവനെ അറിഞ്ഞില്ല എന്നർത്ഥമാകുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഓ, നാം എത്രമാത്രം അവനെ സ്നേഹിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യണം. ദൈവത്തിന്റെ ഉദ്ദേശം കൂട്ടായ്മയിലാകാൻ ആഗ്രഹിക്കുന്നതാകുന്നു. അതിപ്രകാരമായിട്ട് നാം ആ പാഠഭാഗം വിടുന്നതിന് മുമ്പായി നമുക്കിത് ഉപയോഗിക്കാം. രൂത്തിന്റെ നാളുകളിൽ വീണ്ടെടുപ്പിന്റെ പ്രമാണങ്ങളിൽ നവോമി തന്റെ ദേശം വിട്ടപ്പോൾ അത് പരീക്ഷയുടെയും കഷ്ടപ്പാടിന്റെയും കാരണത്താലായിരുന്നു. അവൾ മോവാബിയരുടെ ദേശത്തേക്ക് പോയി. അത് വെറുമൊരു ശീതോഷ്ണമായ നാമമാത്രക്കാരായ ക്രിസ്ത്യാനികളായിരുന്നു. കാരണം മോവാബിയർ ലോത്തിന്റെ പുത്രിമാരിൽ നിന്നുള്ളവരും പേരിന് വിളിക്കപ്പെടുന്ന വിശ്വാസികളും എല്ലാം കൂടി ഒരു മിശ്രിതമായിരുന്നു. അതിനുശേഷം അവളുടെ ഭർത്താവ് മരിച്ചു, അവളുടെ രണ്ട് പുത്രന്മാരും മക്കളും മരിച്ചു. അങ്ങനെ തിരികെ തന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ നവോമി, റൂത്തും നവോമിയും അവളുടെ വീട്ടിലേക്കുള്ള വഴിയിൽ അവളുടെ മരുമകളിൽ ഒരുവകൾ ഓർപ്പയായിരുന്നു. അവൾ പറഞ്ഞു, അവൾ തന്റെ ദേശത്തേക്കും തന്റെ ദേവന്മാരിലേക്കും തന്റെ സഭയിലേക്കും തന്റെ ജനത്തിലേക്കും മടങ്ങിപ്പോകുകയാണ്. രൂത്തിനെയും മടക്കിവിടാൻ നവോമി ശ്രമിച്ചു. പക്ഷേ അവൾ പറഞ്ഞു, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നിങ്ങൾ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, നിങ്ങളെ അടക്കം ചെയ്യുന്നിടത്ത് എന്നെയും അടക്കം ചെയ്യും, ഞാൻ മടങ്ങിപ്പോകില്ല. അതൊരു വ്യക്തിക്ക് ഒരു ദർശനം ലഭിക്കുമ്പോഴുള്ള കാര്യമാകുന്നു. അവളുടെ ആളുകൾ എന്തെല്ലാം പറഞ്ഞു, അതവളിൽ യാതൊരു വ്യത്യാസവും ഉളവാക്കിയില്ല. നീ അവിടെ ചെന്ന് ഒരു വിശുദ്ധ ഉരുളുകാരിയായി മാറും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാൻ പോവുകയാണ്. അത് രൂത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല. ദൈവത്തിന്റെ ഒരു ഉദ്ദേശം അവിടെ നിറവേറാൻ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം വിശക്കുന്നുവെന്ന് ഉറപ്പായിരിക്കുന്നതുപോലെ അത് നിങ്ങളിൽ എന്തോ ഒന്ന് നിങ്ങളെയും വലിക്കുകയാകുന്നു. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഉദ്ദേശം രൂത്തിന് സംഭവിച്ച അതേപോലെ നിർവഹിക്കപ്പെടേണ്ടതിനാകുന്നു. ഈ കഥ വളരെ മനോഹരമായി ഉള്ളതാകുന്നു. എനിക്ക് ഒരു നിമിഷം പോലും അത് വിട്ടുകളയാൻ കഴിയില്ല. വീണ്ടെടുപ്പിന്റെ പ്രമാണം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് ബോവാസ് റൂത്ത് വയലിൽ കതിർ പെറുക്കാൻ പോയതും എപ്രകാരം ബോവാസിന്റെ പ്രീതി നേടിയതിന്റെ കഥയും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ അവനവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ നവോമിയുടെ നഷ്ടപ്പെട്ടതെല്ലാം അവന് വീണ്ടെടുക്കേണ്ടിയിരുന്നു. വീണ്ടെടുപ്പിന്റെ പ്രമാണമനുസരിച്ച് നവോമിയുടെ നഷ്ടപ്പെട്ട സ്വത്ത് മുഴുവൻ വീണ്ടെടുക്കാൻ ഒരേ ഒരു വ്യക്തിക്കേ കഴിയുള്ളൂ. അത് അവളുടെ ഒരു അടുത്ത ചാർച്ചക്കാരനായിരിക്കണം. വീണ്ടെടുക്കുന്നതിന് മുമ്പ് അവർ ബന്ധുക്കളായിരിക്കണം. അവളുടെ ഏറ്റവും അടുത്ത ബന്ധു അതായിരുന്നു. കൂടാതെ പട്ടണവാതിൽക്കൽ വെച്ച് അവനൊരു പൊതുവായ അടയാളം ഉണ്ടാക്കേണ്ടിയിരുന്നു. അല്ലെങ്കിൽ നവോമിയുടെ നഷ്ടപ്പെട്ടതെല്ലാം താൻ വീണ്ടെടുത്തിരിക്കുന്നുവെന്ന് പരസ്യമായി ജനങ്ങളുടെ മുമ്പാകെ ഏറ്റുപറയേണ്ടിയിരുന്നു. അങ്ങനെ ബോവാസ് മൂപ്പന്മാരുടെ മുമ്പിൽ വെച്ച് തന്റെ കാലിലെ ചെരുപ്പൂരിക്കൊണ്ട് അത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നവോമിയുടെ അവകാശത്തിലുള്ളതായ എന്തെങ്കിലും ലഭിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് ഈ ദിവസം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. അതേപോലെയാണ് ദൈവവും ചെയ്തത്. തന്റെ സ്വന്തം പ്രമാണങ്ങളെ അവൻ പിന്തുടർന്നു. ദൈവത്തിന് ഒരിക്കലും നിങ്ങൾക്കൊരു പ്രമാണം പിന്തുടരാൻ തരികയും അവൻ മറ്റൊരു പ്രമാണം പിന്തുടരുകയും ചെയ്യുക എന്നത് ദൈവത്തിന് കഴിയില്ല. അവൻ തന്റെ സ്വന്തം പ്രമാണങ്ങൾ പാലിക്കുന്നു. അങ്ങനെ ദൈവം തന്റെ നഷ്ടപ്പെട്ട സഭയെ വീണ്ടെടുക്കുന്നതിനായി നഷ്ടപ്പെട്ട ലോകത്തെയും നഷ്ടപ്പെട്ട സൃഷ്ടിയെയും, ദൈവം ആത്മാവിൽ നിത്യനായ അവൻ നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം തന്നെ സ്വയം ബന്ധുവായി തീർന്നു. ഒരു മനുഷ്യൻ, ഒരു പുത്രനായി മറിയയുടെ ഉദരത്തിൽ അവൻ സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം അവൻ ഒരടയാളമുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം. യെരുശലേമിന്റെ കവാടത്തിന് വെളിയിൽ വെച്ച് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരിച്ച് ഉയർത്തപ്പെട്ട് എല്ലാം വീണ്ടെടുത്തു. തന്റെ രക്തച്ചൊരിച്ചിലിൽ കൂടെ അവൻ സ്വയം അന്ന് ജീവിക്കുകയും കൂട്ടായ്മയും സംസർഗവും ചെയ്യുന്നതിനുവേണ്ടി അവനൊരു സഭയെ വിശദീകരിക്കുകയും, അതിനാൽ ഏദൻ തോട്ടത്തിൽ നിന്നും നഷ്ടപ്പെട്ട ആ കൂട്ടായ്മയുടെ സ്ഥാനം അവിടെ ദൈവം എല്ലാ വൈകുന്നേരവും കൂട്ടായ്മയ്ക്കായി ഇറങ്ങി വന്നിരുന്നു. കൂട്ടായ്മയുടെ സമയമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചുവോ, ദൈവം സൂര്യാസ്തമയ സമയത്ത് വെയിലാറിയപ്പോൾ ഇറങ്ങി വന്നിരുന്നു. രാത്രിയാകാൻ തുടങ്ങുന്നതിന് മുമ്പേ കുറിച്ച് എന്തോ ഒന്നുണ്ട്. ജനങ്ങൾ സഭയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. അത് ക്രിസ്ത്യാനികളാകുന്നു. സൂര്യൻ അസ്തമിക്കുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ സൂര്യൻ അസ്തമിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. വൈകുന്നേരത്ത് വെയിലാറിയപ്പോൾ അവരിറങ്ങി വന്ന് അവരുമായി സംസർഗം ചെയ്തിരുന്നു. എന്നാൽ അവിടെ ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. കാരണം പാപം ദൈവത്തെ അത് ചെയ്യാൻ അനുവദിച്ചില്ല. അതിനുശേഷം അവൻ ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിക്കുകയും, അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ അവന് മനുഷ്യന്റെ അടുക്കൽ വീണ്ടും തിരികെ വരാനും മനുഷ്യനിൽ വസിക്കാനും, അതോടൊപ്പം ഒരു മനുഷ്യനെ അവനുമായി ഉണ്ടായിരുന്ന കൂട്ടായ്മയുടെ അവസ്ഥയിലേക്ക് വീണ്ടും യഥാസ്ഥാനത്താക്കുവാനും, ദൈവത്താൽ നൽകപ്പെട്ട അവന്റെ അവകാശം അവന് തിരികെ നൽകുവാനും കഴിഞ്ഞു. അതാണ് അവൻ ചെയ്തത്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഉദ്ദേശം. അത് പിതാവ് വീണ്ടും, പിതാവായ ദൈവം നിങ്ങളിൽ വസിക്കുകയും തന്റെ പദ്ധതികളെ നടപ്പിലാക്കുകയും തന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതിയെ പൂർത്തിയാക്കുകയും നിങ്ങളിൽ കൂടെ പ്രവർത്തിക്കുകയും നിങ്ങളെ അവനോടൊപ്പം സഹപ്രവർത്തകനാക്കുകയും നിങ്ങൾക്കൊരു സ്ഥാനം നൽകുകയും നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ വീട് പോയ സഹോദരനും സഹോദരിക്കും വേണ്ടി ഒരു ഭാഗം തരുന്നതുമാകുന്നു. അവൻ ഏദൻ തോട്ടത്തിൽ ചെയ്തതുപോലെ നഷ്ടപ്പെട്ടവരെ നേടിയെടുക്കുന്നതിനു വേണ്ടി അവരുടെ പിന്നാലെ പോകുന്നതിന് അവന്റെ ആത്മാവും അവന്റെ സ്നേഹവും നിങ്ങൾക്ക് നൽകുന്നതാകുന്നു. ആദാമേ, ആദാമേ, നീ എവിടെയാകുന്നു? അതാണ് പരിശുദ്ധാത്മാവ് ഒരു പുരുഷനോടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോടോ ചെയ്യുന്നത്. അത് അവരുടെ ഹൃദയത്തിൽ പതിയുകയും അതിന്റെ വാസസ്ഥലമെടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ നഷ്ടപ്പെട്ട ആത്മാക്കൾക്കായി ഒരു ദാഹവും വിശപ്പും ഉണ്ടാകുന്നു. ഇന്ന് നടക്കുന്ന യോഗങ്ങളിലുള്ള കുഴപ്പങ്ങളുടെ കാര്യവും അതാകുന്നു. നഷ്ടപ്പെട്ടവരുടെയും മരിക്കുന്നവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി പോകാൻ വേണ്ടത്രയും ആവശ്യമായ ആത്മാവിന്റെ സ്പർശനം അവിടെ ഇല്ല. അതൊരു നഷ്ടപ്പെട്ട പ്രാണനെ നേടാനുള്ള പരിപാടിക്ക് പകരം ഒരു പേരുണ്ടാക്കുന്നതിനോ, അല്ലെങ്കിൽ ഒരു സഭയുണ്ടാക്കാനോ, അല്ലെങ്കിൽ ഒരു കെട്ടിടമോ ഒരു സഭാസംഘടനയോ ഉണ്ടാക്കാനാണ് കൂടുതലായിട്ടുള്ളത്. എത്ര ദയനീയമാണ്, നമുക്കിതിൽ തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കഴിയും. ദൈവം തന്നെ തന്നെ ക്രിസ്തുവിലേക്ക് പകർന്നു, ശരിയാണ്. ക്രിസ്തു സ്വയം സഭയിലേക്ക് പകർന്നു. അതിനാൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് അന്ന് നിങ്ങൾ അറിയും. അന്നാളിൽ നിങ്ങളതറിയും. കാരണം ഇത് എല്ലാം കൂടി മുഴുവനായി വീണ്ടെടുപ്പിന്റെ ഒരു പദ്ധതിയുടെ തുടർച്ചയായിട്ട്, അതായത് ദൈവം തുടക്കത്തിൽ ചെയ്തിരുന്നതുപോലെ തന്നെ തന്റെ ജനങ്ങളിൽ ജീവിക്കാനും അവരോടൊപ്പം വസിക്കാനും അവരുമായി സംസർഗം നടത്താനും മടങ്ങി വരുന്നതാകുന്നു. ഇപ്പോൾ അതിനുശേഷം തനിക്ക് തന്റെ സഭയോട് സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ പ്രാപിക്കുന്ന ഉടനെ തന്നെ തന്റെ സഭയെ സ്നേഹത്തിലും വിശ്വാസത്തിലും കൂട്ടായ്മയിലും കൂടി തനിക്ക് തന്നെ തന്നെ പകരം കഴിയുന്ന ഒരു സ്ഥാനത്തെത്തിക്കുകയും, അപ്പോൾ അവിടെ ഒരു ഏദൻ വരികയും ചെയ്യും. അവൻ തന്റെ സഭയെ തിരികെ അതവനെ വിട്ടുപോയ അതേ സ്ഥാനത്തേക്ക് എടുത്തുകൊണ്ടുപോകുകയും ചെയ്യും. തിരികെ വീണ്ടും ഒരേതനിലേക്ക്. അവിടെയാണ് അത് വീണുപോയത്. ഇത് ഇപ്പോൾ അവിടെയാണ് അത് അതിന്റെ ആദ്യ തുടക്കം നടത്തിയത്, അല്ലെങ്കിൽ വീഴ്ച പറ്റിയത്. അവിടേക്ക് തന്നെ അത് നേരെ തിരികെ കൊണ്ടുപോകപ്പെടും. ഓരോ വെടിപ്പാക്കിയ വീണ്ടെടുപ്പിന്റെ കല്ലുകളോടുകൂടി അവരെ വീണ്ടും നേരെ തിരികെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു. സഭ കുറച്ചു സമയം ഈ ലോകത്തിലായിരുന്നു. അങ്ങനെ സഭ വാസ്തവമായും മതപരിഷ്കരണത്തിന് ശേഷം, അത് 1500 വർഷക്കാലത്തെ ഇരുണ്ട കാലഘട്ടങ്ങൾക്ക് ശേഷമായിരുന്നു. അപ്പോസ്തോലന്മാരുടെ തവണയ്ക്ക് ശേഷം ആദ്യത്തെ മതപരിഷ്കർത്താവായി കടന്നുവന്നത് ലൂഥറായിരുന്നു. അങ്ങനെ ലൂഥർ കടന്നുവന്നപ്പോൾ ദൈവം സഭയുടെ മേൽ നീതീകരണത്തിൽ കൂടി ആത്മാവിനെ ഒരു ചെറിയ തോതിൽ പാരിതോഷികമായി സഭയിൽ പകർന്നു. അതിനുശേഷം വെസ്ലിയുടെ കാലത്ത് തന്റെ ആത്മാവിനെ കുറച്ചുകൂടി കൂടുതലായിട്ട് വിശദീകരണത്തിൽ കൂടി പകർന്നു. അങ്ങനെ കാലം വളർന്ന് മുമ്പോട്ട് തുടർന്ന് അവസാന കാലത്തെത്തുന്നത് വരെയും ദൈവം തന്റെ സഭയെ നിറച്ചുകൊണ്ടിരിക്കുന്നു. അത് സത്യമാണോ അതോ അല്ലയോ എന്ന് ചുറ്റും നോക്കി കണ്ടറിയുക. ലൂഥറന്മാരുടെ കാലത്തേക്ക് നോക്കൂ. നിങ്ങൾ ചരിത്രം വായിക്കുന്നവർ അവരുടെ ഉണർവിനെയും അവർ ചെയ്ത കാര്യങ്ങളും നോക്കുക. വെസ്ലിയുടെ ഉണർവ് അതിലും എത്ര മഹത്തായിരുന്നു എന്ന് നോക്കുക. അവരുടെ ഉണർവിന് എത്രത്തോളം ശക്തിയുണ്ടായിരുന്നുവെന്ന് നോക്കുക. എന്നാൽ കുറഞ്ഞ തോതിലായിരുന്നു. പെന്തക്കോസ് നാളുകളിൽ അവർക്കപ്പോൾ എന്തൊരു ഉണർവായിരുന്നു ഉണ്ടായിരുന്നതെന്ന കാര്യം ശ്രദ്ധിക്കുക. എത്ര മഹത്തായതും വിശാലമേറിയതുമായ വീശലായിരുന്നു. അതിനെക്കുറിച്ച് കത്തോലിക്കരുടെ പത്രമായ നമ്മുടെ സൺഡേ വിസിറ്റർ തന്നെയും പെന്തക്കോസ്തുകാർ ഒരു വർഷത്തിനുള്ളിൽ 150,000 പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നുവെന്ന് സാക്ഷീകരിച്ചു പറയുന്നു. അത് ബാക്കിയുള്ള എല്ലാ സഭകളെയും മറികടന്നിരിക്കുന്നു. കത്തോലിക്കർ 100,000 പേർ മാത്രമാണ് പരിവർത്തനം ചെയ്യപ്പെട്ടതെന്ന് അവകാശപ്പെടുന്നു. അവരുടെ തന്നെ സ്വന്തമായ സൺഡേ വിസിറ്ററിൽ, അവർ സൺഡേ വിസിറ്റർ എന്ന് വിളിക്കുന്ന അവരുടെ സ്വന്തം പത്രം, പെന്തക്കോസ്തുകാർ തങ്ങളെ പിന്നിലാക്കിയിരിക്കുന്നു എന്ന പ്രസ്താവന നൽകിയിരിക്കുന്നു. കൂടാതെ ഓർക്കുക, പെന്തക്കോസ്തുകാരുടെ പരിവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിവർത്തനങ്ങളാണ്. അതിന്റെ ആരംഭം തന്നെ തീരെ കുറഞ്ഞ തോതിൽ ഒരു പഴയ ഗിത്താറുമായിട്ട് ഒരു ഊടുവഴിയുടെ വശത്തു നിന്നും തുടങ്ങിയിരുന്നു. ഒരു ജോഡി കാലറ പോലും വാങ്ങിക്കാൻ കഴിവില്ലാത്ത സ്ത്രീകളായിരുന്നു. തീവണ്ടിയുടെ പാതകളിൽ കിടന്നുകൊണ്ട് ധാന്യമണികൾ പെറുക്കിയെടുത്തുകൊണ്ടുവന്ന് അതിനെ വേവിച്ചുടച്ച് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പമുണ്ടാക്കി കൊടുത്തിരുന്നു. എന്നാൽ അത് ചെന്നെത്തിയത് എന്തിനായിരുന്നു? ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന സഭയായിരിക്കുന്നു. ഈ ലോകത്തിന്റെ ദൃഷ്ടിയിലല്ല, എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിലാകുന്നു. കാരണം ദൈവം അവർക്ക് വേണ്ടി എന്താണോ ചെയ്യുന്നത്, അതിൽ കൂടെ ദൈവം അത് തെളിയിക്കുന്നു. ദൈവം തന്നെ തന്നെ സ്വയമായി അവരിലേക്ക് പകരുന്നു. അത് അവരിലേക്ക് പകരുന്നതാകുന്നു. ഇപ്പോൾ എന്താണ് സംഭവം സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കുക. ദൈവം അവനെ തന്നെ സ്വയം അവരിലേക്ക് പകരുന്നു. അങ്ങനെ ഇപ്പോൾ സഭ ലൂഥറിൽ നിന്നും വെസ്ലിയിൽ നിന്നും കടന്നുവന്ന് പെന്തക്കോസ്തിന്റെ ഒരു ഉണർവിന്റെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നാം കടന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ അതേ പരിശുദ്ധാത്മാവിനാൽ അത് കുറച്ചുകൂടി കൂടിയതായിരിക്കുന്നു. ഇപ്പോൾ പിൻകാലങ്ങളിൽ അവിടെയുള്ള ലൂഥറൻകാർ രക്ഷിക്കപ്പെട്ടപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. അതിനുശേഷം മെതഡിസ്റ്റുകാർ ശുദ്ധീകരണം പ്രാപിച്ചപ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയായിരുന്നു. നോക്കൂ, അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു. നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. നോക്കൂ, ഇപ്പോൾ ദൈവം ഈ അന്ത്യനാളുകളിൽ തന്റെ വെളിച്ചത്തെ പ്രകാശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുമ്പോൾ അവൻ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു മഹത്തായ കാര്യത്തെ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എവിടെ അധികം ലഭിച്ചുവോ അവിടെ അധികം ആവശ്യപ്പെടും. അതിനാൽ അവൻ ലൂഥറൻകാർക്കും അല്ലെങ്കിൽ മെത്തഡിസ്റ്റുകാർക്കും ചെയ്തിരിക്കുന്നതിലും വളരെയധികം കൂടുതൽ അവൻ നമ്മിൽ നിന്നും ആവശ്യപ്പെടാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്കുണ്ടായിരുന്ന വെളിച്ചത്തെക്കാളും ഒരു മഹത്തായ ഒരു വെളിച്ചത്തിൽ ഒരു മഹത്തായ ശക്തിയോടെയും ഒരു മഹത്തായ സാക്ഷിയോടുകൂടിയും നാം നടക്കുന്നു. ഇന്ന് നമുക്ക് പുനരുത്ഥാനത്തിന്റെ മഹത്തായ ഒരു സാക്ഷ്യമുണ്ട്. അവരുടെ പക്കൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഉറച്ചതും കൂടുതൽ തീർച്ചയായതുമായ കാര്യങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഇത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാനൊരു ലൂഥറൻ കോളേജിൽ അവരോട് പറഞ്ഞതുപോലെയാണ്. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ കൃഷി ചെയ്യാനായി വിത്ത് വിതച്ചു. ആദ്യത്തെ 2 ഇലകൾ മുളച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ധാന്യത്തിന്റെ വിളവിനായി ദൈവമേ നിനക്ക് നന്ദിയുണ്ട്. സംഭവനീയമായി അവനത് ലഭിച്ചിരുന്നു. എന്നാൽ അതതിന്റെ തുടക്കത്തിലുള്ള അവസ്ഥയിൽ മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ക്രമേണ അതൊരു തണ്ടായി മാറുന്നു. അതിലൊരു പൊടിപ്പ് കടന്നുവരുന്നു. അത് മെതഡിസ്റ്റുകാരായിരുന്നു. നിങ്ങൾ പ്രകൃതിയെ നിരീക്ഷിക്കുകയാണെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഒരു രഹസ്യം മറഞ്ഞുകിടപ്പുണ്ട്. അതായത് അതിന്റെ ശുശ്രൂഷയ്ക്കൊപ്പം പോലും പോയിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, അതായത് പ്രകൃതിയെ നിരീക്ഷിക്കുക, അതെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണുക. നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണെന്നും കൂടാതെ ഏത് സമയത്താണെന്നും നിങ്ങൾ ജീവിക്കുന്നത് എവിടെയാണെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. കാലഘട്ടത്തെ ശ്രദ്ധിക്കുക. ഇപ്പോൾ അതിനുശേഷം ഈ മെത്തഡിസ്റ്റുകാർ അവർ പൂമ്പൊടിയായിരുന്നു. അവർ തിരിഞ്ഞ് ലൂഥറൻകാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വിശദീകരണം ലഭിച്ചിരിക്കുന്നു, നിങ്ങൾക്കതിൽ യാതൊന്നും കിട്ടിയില്ലല്ലോ. അങ്ങനെ ക്രമേണ ആ പൂമ്പൊടിയിൽ നിന്നും ആ മെത്തഡിസ്റ്റുകാരിൽ നിന്നും ഒരു ധാന്യത്തിന്റെ പതിരാണ് പുറത്തേക്ക് കടന്നു വന്നത്. അത് പെന്തക്കോസ്തുകാരായിരുന്നു. അവിടെയാണ് നിങ്ങൾ നീതീകരണം അതിന്റെ ഒരു ഘട്ടമാകുന്നു, ശുദ്ധീകരണം അതിന്റെ മറ്റൊരു ഘട്ടമാകുന്നു, പരിശുദ്ധാത്മാവ് അതിന്റെ മറ്റൊരു ഘട്ടമാകുന്നു. അത് പെന്തക്കോസ്ത് ആകുന്നു. ലൂഥർ, വെസ്ലി, പെന്തക്കോസ്ത്. ഇപ്പോൾ പെന്തക്കോസ്ത് എന്താണ് ചെയ്തത്? ഞാനതിനെ താരതമ്യപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നു. കാരണം പെന്തിക്കോസ്തിൽ അതൊരു പച്ചയിലയോ ഒരു പൂമ്പൊടിയോ അല്ല കൊണ്ടുവന്നത്. എന്നാൽ ധാന്യത്തിന് പൂമ്പൊടിയോട് പറയാൻ കഴിയില്ല, എനിക്ക് നിന്നെ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല, അല്ലെങ്കിൽ പൂമ്പൊടിക്ക് ആ ഇലയോട് പറയാൻ കഴിയില്ല, എനിക്ക് നിന്നെ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. കാരണം ഇലയിലുണ്ടായിരുന്ന അതേ ജീവൻ തന്നെയാണ് പൂമ്പൊടിയെ ഉണ്ടാക്കിയത്, പൂമ്പൊടിയിലുണ്ടായിരുന്ന അതേ ജീവൻ തന്നെയാണ് കതിരിനെ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഒരു ലൂഥറൻ സഭ തന്നെയാണ് വെസ്ലി സഭയുണ്ടാക്കിയത്, വെസ്ലി സഭ തന്നെയാണ് പെന്തിക്കോസ് ഉണ്ടാക്കിയത്. എന്നാൽ പെന്തിക്കോസ് അതെന്താകുന്നു? അത് തുടക്കത്തിൽ മണ്ണിനടിയിൽ കുഴിച്ചിട്ട വിത്തിന്റെ അതേ തരത്തിലുള്ള വീണ്ടെടുക്കലാകുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ പെന്തിക്കോസ് ശക്തിയുടെ മുഴുവൻ നിറവിനെയും തിരികെ കൊണ്ടുവരുന്നതാകുന്നു. അവസാന നാളുകളിൽ കാണുക, ഓ, അതിലേക്ക് നോക്കുന്നതും അത് വിശ്വസിക്കുന്നതും കൂടാതെ അത് ശ്രദ്ധിക്കുന്നതും ഒരു മഹത്തായ കാര്യമാകുന്നു. ഇപ്പോൾ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടം ഇത് പെന്തിക്കോസ്തിനും അപ്പുറമാകുന്നു. പെന്തക്കോസ്ത് അതിനെ സ്വയം ഒരു സംഘടനയാക്കി സ്ഥിരമാക്കിയും അവരുടെ സംഘടനയെക്കുറിച്ച് ധാരാളമായി കെട്ടിച്ചമയ്ക്കാനും തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ഇതാകുന്നു, ഞങ്ങൾ അതാകുന്നു, അത് വെറും സ്വാഭാവികമാണ്, നിങ്ങൾക്കതിനെ സഹായിക്കാനാവില്ല, ഇത് സ്വാഭാവികമാണ്, അവർ അത് ചെയ്യും. അങ്ങനെ അവർ അത് ചെയ്യാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നു. എന്നാൽ സഭ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അത് കൂടുതൽ ശക്തിയിലേക്കും മഹാത്മ്യത്തിലേക്കും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇത് കൃപാവരങ്ങളുടെ യഥാസ്ഥാനത്താക്കലാകുന്നു. വളരെയധികം പെന്തിക്കോസ്തുകാർ ദൈവിക രോഗശാന്തിയിലും ദൂതന്മാരുടെ സേവയിലും ദൈവത്തിന്റെ ശക്തികളിലും വിശ്വസിക്കുന്നില്ല. വളരെയധികം പെന്തിക്കോസ്തുകാർ ഞാൻ കാണുന്ന ഈ ദർശനങ്ങളെ ഒരു പിശാച് എന്ന് വിളിക്കുന്നു. പെന്തക്കോസ്തുകാരുടെ പല സംഘടനകൾക്കും ഇതുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല. നോക്കൂ, നാം അതിനും അപ്പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പെന്തക്കോസ്തുകാർ അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മെതഡിസ്റ്റുകാർ അവരെ ഭ്രാന്തന്മാർ എന്ന് വിളിച്ചതുപോലെ, മെതഡിസ്റ്റുകാർ അവർ ഒച്ച വയ്ക്കുന്നതിനെ ലൂഥറൻകാർ അവരെ ഭ്രാന്തന്മാർ എന്ന് വിളിച്ചതുപോലെയും ആകുന്നു. നോക്കൂ, എന്നാൽ ഇതെല്ലാം പരിശുദ്ധാത്മാവിൽ നിന്നും ഈ മഹത്തായ സഭയെ നിറയ്ക്കുന്നതിനു വേണ്ടി വന്നുകൊണ്ടിരിക്കുകയും തന്റെ ശബ്ദത്താൽ നിറയ്ക്കുന്നതിനും, ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തിന്റെ മഹത്തായ ശക്തികളാൽ നിറയ്ക്കുന്നതിനും വന്നുകൊണ്ടിരിക്കുന്നു. അതേശു ചെയ്ത അതേ പ്രവൃത്തികൾ സഭ സ്വയം അതിനെ തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥാനത്ത് ഇപ്പോൾ എത്തിച്ചേരുന്നതിനാകുന്നു. സ്നേഹിതരെ, നാം വളരെ അടുത്തായിരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് ഞാനിവിടെ ഒന്ന് നിർത്തട്ടെ. അത് ദൈവം പരിശുദ്ധാത്മാവിനെ സഭയിലിട്ടത് എന്തിനു വേണ്ടിയാണെന്ന് എടുക്കുന്നതിനാകുന്നു. നിങ്ങൾക്കതിന് മറ്റൊരു മാതൃക കൂടി നൽകാം, അതിനാൽ നിങ്ങൾക്കതറിയാൻ കഴിയും. പഴയ നിയമകാലങ്ങളിൽ ഒരു പൈതൽ, ഒരു വ്യക്തി തനിക്ക് സ്വന്തമായി ഒരു ഭവനമുണ്ടാക്കുന്നു. അതിനുശേഷം ആദ്യത്തെ കാര്യമെന്നത് തനിക്കൊരു വധുവിനെ കണ്ടെത്തുന്നതാകുന്നു. അതിനുശേഷം അയാൾ ഒരു വലിയ മനുഷ്യനായിത്തീരുന്നു. അതൊരു സംഘടനയെ പോലെയാകുന്നു. അത് നല്ല കാര്യമാകുന്നു. അടുത്ത കാര്യം സംഭവിക്കുന്നത് ആ വീട്ടിൽ ഒരു കുട്ടി ജനിക്കുന്നു എന്നുള്ളതാകുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ്, നോക്കൂ, വേറൊരു ആത്മാവ് കടന്നു വരുന്നത്. അതൊരു പുത്രനായിരുന്നു. ആ പുത്രൻ, അവന് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. അതുമല്ല, ഒരു നിശ്ചിത പ്രായമെത്തുന്നതുവരെയും അവൻ അവകാശിയുമാകുന്നില്ല. അങ്ങനെ ആദ്യം അവന് തെളിയിക്കപ്പെടേണ്ടത് ആവശ്യമാകുന്നു. അതെ, അതിനുശേഷം പിന്നെ അവർക്ക് പുത്രസ്വീകാര്യത്തിന്റെ ഒരു നിയമമുണ്ടായിരുന്നു. ശുശ്രൂഷകരായ നിങ്ങളോട് ഒരു പുത്രനെ സ്ഥാനനിർണയം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. നോക്കുക, അതിനുശേഷം അവൻ പുത്രസ്വീകാര്യം എന്ന സ്ഥാനത്തെത്തുന്നു. മലമുകളിൽ വെച്ചുള്ള രൂപാന്തരണത്തിൽ യേശു അതിന്റെ മനോഹരമായ ഒരു ചിത്രീകരണം നൽകിയിരിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവം ഒരിക്കലും തന്റെ നിയമങ്ങൾക്ക് പുറത്തായി യാതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ കുന്നിന്മേൽ ഒരു പാതാളക്കിണർ ഉണ്ടെങ്കിൽ അതുമൂലം ചുറ്റുപാടും എല്ലായിടത്തും വെള്ളമടിക്കാൻ കഴിയും. എന്നാൽ മറ്റൊരു കുന്നിന്മേൽ ഇവിടെ നിങ്ങൾക്കൊരു കൃഷി ഉണങ്ങിക്കൊണ്ടിരിക്കാൻ ഇടയുണ്ടാകും. നിങ്ങൾക്ക് ഈ കുന്നിന്മേൽ നിന്നുകൊണ്ട് ഉറക്ക വിളിച്ചു കൂവി പറയാൻ കഴിയും, ഓ വെള്ളമേ, ഈ വഴിയെ ഒഴുകിക്കൊണ്ട് എന്റെ കൃഷിയെ നനയ്ക്കുക, ഓ വെള്ളമേ, എന്റെ കൃഷിയെ കൂടി നിറയ്ക്കുക. അതിനൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഗുരുത്വാകർഷണ നിയമങ്ങൾക്കനുസൃതമായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൃഷിക്ക് വെള്ളം കൊടുക്കാൻ കഴിയും. നിങ്ങൾക്കിവിടെ ഒരു രോഗിയായ മനുഷ്യൻ കിടക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പാപിയായ മനുഷ്യൻ ഇവിടെ കിടക്കുന്നു, അല്ലെങ്കിൽ നല്ലവനാകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം. മദ്യപാനം ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, പുകവലി ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, ജഡമോഹവും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും ഉപേക്ഷിക്കാനേ കഴിയുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായി മാത്രം പ്രവർത്തിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് അവിടേക്ക് കടന്നു വരട്ടെ. അപ്പോൾ അവൻ തന്നെ സ്വയം ഒന്നുമായിരിക്കില്ല. അവൻ ആ വ്യക്തി ആ കാര്യം നിർത്തിക്കളയും. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് അവനെ തന്റെ അധീനതയിൽ ഏറ്റെടുക്കുന്നതിനാലാകുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ച്, ദൈവത്തിന്റെ ചട്ടങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പഴയ നിയമകാലത്ത് ഈ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ അവൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് കാണുന്നതിന് അവർ അവനെ ശ്രദ്ധിച്ചിരുന്നു. പെരുമാറ്റം, അപ്പോഴേക്കും ആ പിതാവ് ഈ സമയത്തിനുള്ളിൽ ഒരുപക്ഷെ അദ്ദേഹം 40 അല്ലെങ്കിൽ 50 എത്തിയിട്ട് ഒരു വലിയ വ്യാപാരിയായിരുന്നിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് ഈ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അവന് കൊടുക്കാൻ, ആ കാലങ്ങളിൽ അവർക്ക് ഇന്നത്തെ പോലെ പൊതുവിദ്യാലയങ്ങളില്ലായിരുന്നു. അതിനാൽ അവർക്ക് ഗൃഹാധ്യാപകൻ അല്ലെങ്കിൽ ഒരു വളർത്തുന്നവൻ എന്ന് വിളിക്കപ്പെടുന്ന സ്കൂൾ അധ്യാപകൻ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ഈ കുട്ടിയെക്കുറിച്ചുള്ള സത്യങ്ങളെ വളരെ സത്യസന്ധമായി അറിയാൻ കഴിയുന്നതിനു വേണ്ടി, ആ പിതാവിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നതിലും വെച്ച് ഏറ്റവും നല്ലതായ വഴി ഈ സ്കൂൾ അധ്യാപകൻ ആയിരുന്നു. അതിനുശേഷം ഈ കുട്ടി ഒരു നിശ്ചിത പ്രായത്തിലെത്തുമ്പോൾ പറയാം അവൻ പൂർണ്ണ വളർച്ചയിലെത്തിയിരിക്കുന്നു. ആ കുട്ടി വെറും ഒരു വിശ്വാസവഞ്ചകനും യാതൊരു ഗുണമില്ലാത്തവനുമാണെങ്കിൽ തന്റെ പിതാവിന്റെ ജോലിയിൽ ഒട്ടും ശ്രദ്ധ വയ്ക്കാത്തവനുമാകുന്നു. എല്ലാമായിട്ട് അവൻ ചിന്തിച്ചിരുന്നത് സ്ത്രീകളുമായി വിലസുകയും സ്ത്രീകളുടെ പിന്നാലെ ഓടുകയും അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ ചൂതുകളിയും അല്ലെങ്കിൽ കുതിരപ്പന്തയവും മാത്രമാകുന്നു. ആ കുട്ടി എല്ലായ്പ്പോഴും ഒരു പുത്രനായിരിക്കും. എന്നാൽ അവന്റെ പിതാവിനുള്ള യാതൊന്നിന്റെയും അവകാശിയായിട്ടുള്ള ഒരു നിലയിൽ ഒരിക്കലും സ്ഥാനപ്പെടുകയില്ല. എന്നാൽ അവനൊരു നല്ല കുട്ടിയാണെങ്കിൽ അവൻ തന്റെ പിതാവിന്റെ പ്രവൃത്തിയിലായിരിക്കുകയും ചെയ്യുന്നതിൽ കൂടെ അവനൊരു ശരിയായ പുത്രനാണെന്ന് തെളിയിക്കുന്നു. അതിനുശേഷം അവർക്കതിനൊരു ചടങ്ങുണ്ട്. അവർ ആ കുട്ടിയെ പുറത്ത് തെരുവിലേക്ക് കൊണ്ടുപോയിട്ട് അവനെ ഒരു വെളുത്ത നിലയങ്കി ധരിപ്പിക്കുന്നു. ആ നഗരം മുഴുവൻ കാണത്തക്കവണ്ണം അവർ അവനെ ഒരു ഉയർന്ന ചട്ടക്കൂടിന്റെ തട്ടിന്മേൽ ഒരുക്കി നിർത്തുന്നു. അതിനുശേഷം അവരൊരു ഉത്സവവും വിരുന്നാഘോഷവും നടത്തിയിട്ട് ആ പിതാവ് ഒരു പുത്ര സ്വീകാര്യത്തിന്റെ ചടങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അദ്ദേഹം തന്റെ സ്വപുത്രനെ തന്റെ സ്വന്തം വ്യാപാരത്തിലേക്ക് പുത്ര സ്വീകാര്യം നടത്തുകയും അതിനെ തുടർന്ന് ആ പുത്രൻ തന്റെ പിതാവിനോടുകൂടെ തുല്യനായിത്തീരുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ മകന്റെ പേര് ചെക്കിലുള്ളത് പിതാവിന്റെ അത്രയും തന്നെ അനുയോജ്യമായിരിക്കും. ഇപ്പോൾ ദൈവം എന്താണ് ചെയ്തത് എന്ന് ശ്രദ്ധിക്കുക. അവന് തന്റെ പുത്രൻ ജനിച്ചപ്പോൾ അവനെ 30 കഷ്ടതയിലും അവനെ പരീക്ഷകളിലും കൂടെ കടത്തിവിടാനിടയാക്കി. അതിനുശേഷം 3 കഠിനമായ കഷ്ടങ്ങൾ അവന് നൽകി. അങ്ങനെ കഠിനമായ ഈ പരീക്ഷണങ്ങളിലൂടെ അവസാനത്തിൽ അവൻ തന്റെ പുത്രനെ തന്റെ പിതാവിന്റെ ജോലിയിലാണെന്ന് കാണുകയുണ്ടായി. മലമുകളുടെ രൂപാന്തരണം, ലൂക്കോസിന്റെ പുസ്തകം, അവൻ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 സാക്ഷികളെയും കൂട്ടിക്കൊണ്ട് മലമുകളിൽ കയറുകയും അവിടെ വച്ച് ദൈവം പുത്രസ്വീകാര്യത്തിന്റെ നിയമങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. അവർ തലപൊക്കി നോക്കിയപ്പോൾ അവർ യേശുവിനെ കാണുകയും അവന്റെ വസ്ത്രങ്ങൾ വെളിച്ചം പോലെ വെള്ളയായും ശോഭിച്ചു കണ്ടു. അപ്പോൾ പ്രകാശമുള്ള ഒരു മേഘം അവന്റെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്നും ഒരു ശബ്ദം പുറപ്പെടുകയും എന്നിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഞാനിപ്പോൾ ഇരിക്കുകയും ഇനിയുമൊന്നും പറയുകയുമില്ല. അവൻ എന്ത് പറയുന്നുവോ അത് ന്യായപ്രമാണവും സത്യവുമാകുന്നു. ഇപ്പോൾ സഭ വന്നിരിക്കുന്നത് ആ അഭ്യാസനത്തിൽ കൂടെയാണ്. സഭ വളരെക്കാലം മുമ്പ് തന്നെ വിവാഹിതയായിട്ട് ഒരു സ്ഥാപിത സഭാവിഭാഗം അല്ലെങ്കിൽ ഒരു സംഘടനയായി തീർന്നിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ജന്മവും മറ്റെന്തെങ്കിലും സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പെന്തക്കോസ്റ്റ് സഭ എവിടെയായിരുന്നുവോ ആ സ്ഥാനത്ത് ഒരു പുതിയ ജനനത്തോടുകൂടി കഷ്ടതയിലും പരീക്ഷണങ്ങളിലും കൂടി കടന്നു വന്നിട്ട് ഇപ്പോൾ അത് ഒരു സ്ഥാനത്തേക്ക് കടന്നു വരുന്നു. ദൈവം ഒരിക്കലും സഭയോട് വെറും ഒരു സംഘടനയെപ്പോലെ സമ്പർക്കം പുലർത്തുന്നില്ല. ഒരു കൂട്ടം ആളുകളോട് എന്ന പോലെ അവൻ ഒരു സഭയുമായി സമ്പർക്കം ചെയ്യുന്നില്ല. അവൻ വ്യക്തിപരമായ രീതിയിൽ സഭയുമായി ഇടപെടുന്നു. ആ സഭയിലെ ഓരോ വ്യക്തിയോടും ഇടപെടുന്നു. അങ്ങനെ ഇപ്പോൾ ഇതൊരു സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു രഹസ്യമല്ല, നാം എല്ലാവരും അത് കാണുന്നു. ഒരു വ്യക്തി അവനെ തന്നെ തെളിയിക്കുമ്പോൾ ദൈവം അവനെ സ്നേഹിക്കുകയും അവനവനെ പുറത്ത് എവിടെയെങ്കിലും തന്നിലേക്ക് എടുത്തു കൊണ്ടുപോകുന്നു. അവിടെ ആ ദൂതന്മാരുടെ മുമ്പിൽ വെച്ച് ദൈവം അവന് വേണ്ടി എന്തോ ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവനെ ഉയർത്തിയിട്ട് അവന് കൃപാവരങ്ങൾ നൽകുകയും അവനെ നിറയ്ക്കുകയും അതിനുശേഷം അയക്കുകയും ചെയ്യുന്നു. ഇത് സംഭവിക്കുന്ന ആ കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലൂത്തരൻകാരെ രക്ഷിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെയാകുന്നു അത് മെത്തഡിസ്റ്റുകാരെ വിശുദ്ധീകരിക്കുകയും അത് പെന്തക്കോസ്തുകാരെ സ്നാനപ്പെടുത്തുകയും ചെയ്തിട്ട് ഇപ്പോൾ കർത്താവായ യേശുവിന്റെ വരവിനെ ക്രമീകരിക്കുന്നു. അപ്പോൾ അത് അത്രയും ശക്തിയുള്ളതായിട്ട് ആ ദേഹം അത് ഈ കൂട്ടത്തിലേക്ക് കടന്നു വരികയും അതൊരു സഭയാകുന്നു. അത് ശേഷമുള്ള നിദ്ര പ്രാപിച്ചവരെ ശവക്കുഴിയിൽ നിന്ന് വലിച്ചെടുക്കും. അവിടെ ഒരു പുനരുത്ഥാനമുണ്ടാകും. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. എന്താണ് പരിശുദ്ധാത്മാവ്? നമ്മെ കൂടാതെ അവർക്ക് രക്ഷാപൂർത്തി പ്രാപിക്കാൻ കഴിയുന്നില്ല. അവർ ഒരു സമയത്ത് ഇതേ പരിശുദ്ധാത്മാവിന് കീഴിൽ ജീവിച്ചു, നാം മറ്റൊരു ദിവസത്തിലാണ് ജീവിക്കുന്നത്. ശത്രു തള്ളിപ്പായുന്ന നദി പോലെ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിനെതിരായി ഒരു മാനദണ്ഡം ഉയർത്തുന്നു. നോക്കൂ, നാം ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസത്തിലാകുന്നു. അവിടെ പിന്നിലായി അവർ ഇന്നത്തേതിന്റെ പകുതി പോലും മെഡിക്കറായിരുന്നില്ല. അവർക്കൊരു ആറ്റം ബോംബോ അല്ലെങ്കിൽ ഒരു മോട്ടോർ വാഹനമോ നിർമ്മിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നമുക്കിപ്പോൾ ഉള്ളതുപോലെയുള്ള ശാസ്ത്രവും മറ്റ് കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ നിഗൂഢമായ കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ കുറച്ച് പൊടിയും കാര്യങ്ങളും കൂട്ടിച്ചേർന്ന് ഉണ്ടാക്കിയതാണെന്ന് മറ്റും പറയാൻ ശ്രമിക്കുക. എന്നിട്ട് ചില വിശകലനങ്ങൾ നടത്തി അതിനെ തെളിയിക്കാൻ ശ്രമിക്കുകയും ജനങ്ങളിൽ നിന്നും അവിശ്വാസികളെ ഉണ്ടാക്കുന്ന കാര്യങ്ങളും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്കത് ആവശ്യമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിനെതിരായി ഒരു മാനദണ്ഡം ഉയർത്തുന്നു. എന്താകുന്നു ഇത്? അവൻ തന്റെ ആത്മാവിനെ അതിലേക്ക് പകരുന്നതാകുന്നു. അപ്പോൾ കല്ലറകൾ വിശ്രമിക്കുന്നവരും അല്ലെങ്കിൽ ദൈവത്തിന്റെ ആകപ്പെടുത്തിന് കീഴിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ അവർ നിലവിളിക്കുകയാണ്, നാഥ എത്രത്തോളം എത്രത്തോളം ഇനിയും എത്രത്തോളം, ദൈവം എനിക്ക് നിനക്കും വേണ്ടി കാത്തിരിക്കുന്നു, സഭ എനിക്ക് നിനക്കും വേണ്ടി കാത്തിരിക്കുന്നു. പുത്രസ്വീകാര്യത്തിന്റെ കാലം. അപ്പോൾ ദൈവത്തിന് അവന്റെ പൂർണതയും അവന്റെ ശക്തിയും അവന്റെ പുനരുത്ഥാനവും പകരാൻ കഴിയുകയും, അതായത് സഭയും ക്രിസ്തുവും തമ്മിൽ അത്രത്തോളം ഒന്നായിത്തീരുകയും ചെയ്തിട്ട് ക്രിസ്തു നമ്മുടെ ഇടയിൽ ദൃശ്യമാകുകയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും അങ്ങനെ നാം ഉൽപ്രാവണത്തിലേക്ക് പോകുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ പറയാൻ പോകുന്നത് കുറച്ചു സമയത്തിന് ശേഷം കാണിക്കുന്നതാണ്. അതായത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണ് ഉൽപ്രാവണത്തിൽ പോകുന്നത്. കാരണം മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചിരുന്നില്ല. അത് ശരിയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആളുകൾ എല്ലാവരും ഉൽപ്രാപണത്തിൽ പോയി. ഇപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയത് എന്റെ പക്കൽ ഇവിടെ മറ്റൊരു വേദഭാഗമുണ്ട്, അത് യോഹന്നാനിലാകുന്നു 14:12. അത് ഈ കൂടാരത്തിലുള്ള എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും. ഇപ്പോൾ ആ വാക്കായ വിശ്വസിക്കുന്ന എന്ന കാര്യം നിങ്ങളെ ഒരു രീതിയിൽ പിന്നോട്ട് നിർത്തിക്കളയരുത്. ഒരു നാമമാത്രമായ സഭയിൽ പറയും, അതെ ഞാൻ വിശ്വസിക്കുന്നു, തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നു. പിശാചും അതേ കാര്യം തന്നെ വിശ്വസിക്കുന്നു, അത് കൃത്യമായും ശരിയാണ്, അവനും അങ്ങനെ ചെയ്യുന്നുവെന്ന് വേദപുസ്തകം പറയുന്നു. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു യോഹനാനിൽ, അതായത് പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ തിരുവെഴുത്തുകളാൽ, ഒരു നിമിഷം നേരത്തേക്ക് ഞാൻ വായിച്ചു തീരുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് നിർത്തട്ടെ. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതുവരെ നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. അത് ശരിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നു അതുവരെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചു, നിങ്ങൾ അവനെ പരസ്യമായി ഏറ്റുപറഞ്ഞു. പിശാചിനും അതേ സമാനമായ കാര്യമുണ്ട്. അവൻ ദൈവപുത്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പിശാചും അങ്ങനെ തന്നെ ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അവനിലേക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നു. പത്രോസ് വിളിക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൽ കൂടെ അവൻ ന്യായീകരിക്കപ്പെട്ടു. യോഹന്നാൻ 17:17 യേശു വചനത്തിലൂടെ അവരെ വിശുദ്ധീകരിച്ചു, കാരണം വചനം സത്യമായിരുന്നു, കൂടാതെ അവൻ തന്നെ വചനമായിരുന്നു. 1 യോഹന്നാൻ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, നമ്മോടുകൂടെ വസിച്ചു, അവൻ വചനമായിരുന്നു, അതിനാൽ അവൻ അവരെ വിശുദ്ധീകരിച്ചു. അവൻ പറഞ്ഞു, പിതാവേ അവന്റെ ഉള്ളിൽ തന്നെയുള്ള ആത്മാവിനോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വചനത്താൽ ഞാൻ ഇവരെ വിശുദ്ധീകരിക്കുന്നു. അവൻ സ്വയം അവരുടെ മേൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വചനം സത്യമാകുന്നു. കേവലം ഒരു വാക്ക് പറയുന്നതിൽ കൂടെ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ അവൻ വന്നു. ഓ, അവനെ പ്രകടമാക്കുന്നതിന് ദൈവത്തിന്റെ വചനത്താലുള്ള ഈ ഒരൊറ്റ വഴിയല്ലാതെ ബാക്കി എല്ലാ വഴികളും അവന് പൂർണമായും അസാധ്യമായിരുന്നു. ഞാൻ അവരെ വിശദീകരിച്ചിരിക്കുന്നു. അനന്തരം അവൻ അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള അധികാരം അവർക്ക് നൽകി. അവർ പുറപ്പെട്ടു പോയി. അവനവരുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ഇട്ടു. അവനവരെ പറഞ്ഞയച്ചു. യോഹന്നാൻ അല്ല, മത്തായി 10 അശുദ്ധാത്മാക്കൾക്ക് മേൽ അധികാരം നൽകി. ഭൂതങ്ങളെ പുറത്താക്കാനും മറ്റ് പല പ്രവൃത്തികൾ ചെയ്യാനും മറ്റുമായിരുന്നു. അവർ സന്തോഷത്തോടെ മടങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. അവൻ പറഞ്ഞു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, എന്നാൽ നിങ്ങളുടെ പേരുകൾ പുസ്തകത്തിൽ ഉള്ളതിനാൽ സന്തോഷിക്കുക. യൂദാസും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവൻ എത്രമാത്രം അടുത്തു വരാൻ കഴിയുമെന്ന് നോക്കുക. ന്യായീകരണത്തിലൂടെ നേരെ മുകളിലേക്ക് കടന്നു വന്നു, വിശുദ്ധീകരിക്കപ്പെട്ട് നേരെ മുമ്പോട്ട് കടന്നുപോയി. എന്നാൽ അവൻ എവിടെയാണ് തന്റെ നിറം കാണിച്ചത്? അവൻ എവിടെയാണ് സ്വയം അവനെ തന്നെ കാണിച്ചത്? പെന്തിക്കോസ്തിന് മുമ്പ് തന്നെ അവൻ തന്റെ നിറങ്ങൾ കാണിച്ചു. ശ്രദ്ധിക്കുക, ഈ ആത്മാവ് ഈശ്വരഭക്തിയുള്ളതും അതിന് കഴിയുന്നത്രയും പുണ്യവാളനായി നടിക്കുന്നതും ആയിരിക്കും. അത് പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടതായ സ്ഥാനത്ത് വരുന്നതുവരെ ആയിട്ട് അവർ അതവിടെ വെച്ച് വിച്ഛേദിച്ചു കളയും. അതാണ് ഈ ആത്മാവ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? എതിർക്രിസ്തുവായിട്ട് കടന്നു വരുന്നു. യേശു പറഞ്ഞു, അവസാന നാളുകളിൽ അത് അത്രമാത്രം അടുത്തായി ചേർന്നിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും അത് തെറ്റിച്ചു കളയും. എന്നാൽ ഓർക്കുക, തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ അതിനെ കാണുകയുള്ളൂ. ദൈവം തെരഞ്ഞെടുപ്പിനാൽ വിളിക്കുന്നു. നിങ്ങൾ അവരിൽ ഒന്നാണെന്ന് അറിയുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നില്ലേ? നിങ്ങളാകുന്നില്ലേ ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ആ ജനങ്ങൾ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്തോ ഒന്ന് വലിക്കുന്നതായി അറിയുന്നില്ലേ? എനിക്ക് ആ പരിശുദ്ധാത്മാവ് ആവശ്യമായിരിക്കുന്നു. എന്റെ ഹൃദയത്തിൽ കർത്താവെ നിന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ ദൈവം നിങ്ങളുടെ പേര് ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ഇട്ടിരിക്കുന്നതിനാലാണ്. അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നു. ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. യേശു പറഞ്ഞു, എന്റെ പിതാവ് ആദ്യം ആകർഷിച്ചിട്ടല്ലാതെ കഴിയില്ല. എന്റെ അടുക്കൽ വരുന്ന ഏവനും ഞാൻ നിത്യജീവനെ നൽകും. നിത്യജീവൻ എന്താകുന്നു? പരിശുദ്ധാത്മാവാകുന്നു. നിത്യജീവൻ ആ വാക്കിനെ എടുത്ത് യവന ഭാഷയിൽ കൂടെ ഓടിച്ചു നോക്കിയാൽ അതതിനെ സോയി എന്ന് പറയുന്നു. സോയി എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവാകുന്നു. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്ന ഏവനും ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകുകയും ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഏൽപ്പിക്കുകയും ചെയ്യും. ഞാനത് ചെയ്യും, അവൻ പറഞ്ഞു. അതിനെക്കുറിച്ച് യാതൊരു ഇല്ലെങ്കിലോ? കൂടാതെ അങ്ങനെ യാതൊന്നുമില്ല. ഞാൻ ചെയ്യും. എന്റെ അടുക്കൽ വരുന്ന ഏവനും ഞാൻ നിത്യജീവൻ നൽകുന്നു. അവന് ഉയർപ്പിക്കേണ്ടി വരും. കാരണം അവന്റെ പക്കൽ നിത്യജീവൻ ഉണ്ടായിരിക്കുന്നു. അവന് വരേണ്ടിയിരിക്കണം. ദൈവത്തിന് മരിക്കാൻ കഴിയാത്തതുപോലെ അവന് മരിക്കാൻ കഴിയില്ല. ഓ, ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ചെറിയ നഗരത്തിൽ നിന്നുമുള്ള എന്റെ പ്രിയ സുഹൃത്തുക്കളെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നതിന്റെ പ്രാധാന്യത്തെ എന്റെ മാനുഷിക ശബ്ദത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ളിൽ സ്ഥാപിക്കുക മാത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ളതിലും വെച്ച് ഏറ്റവും അത്ഭുതകരമായ വെളിപ്പെടുത്തലായിരിക്കും. അതെന്താണെന്നറിയാൻ നിങ്ങളത് ചെയ്തിരിക്കണം. ഞാനതിനെക്കുറിച്ച് ഒന്നുകൂടി അത് വ്യക്തമാക്കാം. നിങ്ങൾ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ല. പത്രോസ് രക്ഷിക്കപ്പെട്ടു. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവനെ അനുഗമിച്ചു. യേശു പത്രോസിനോട് അവൻ ആരാണെന്ന് പറഞ്ഞത് അവനെ കർത്താവിനെ പിന്തുടരാൻ ഇടയാക്കി. അവൻ അശുദ്ധാത്മാക്കളുടെ മേൽ അവൻ അധികാരം കൊടുക്കുകയും അവനെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി, അതായത് അവൻ ശിഷ്യന്മാരുടെ കൂട്ടത്തിന്റെ മുഖ്യ വക്താവായി തീർന്നു. അത് കത്തോലിക്കരതിനെ സഭയിലെ മെത്രാൻ അല്ലെങ്കിൽ മാർപ്പാപ്പ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാകുന്നു. അല്ലെങ്കിൽ അതെന്ത് തന്നെ ആയിരുന്നാലും അവൻ സഭയുടെ തലവനായിരുന്നു. എന്നിരിക്കലും അവനെ തള്ളിപ്പറയുന്നതിന്റെ ആ രാത്രിയിൽ യേശു അവനോട് ചോദിച്ചു, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അതിനവൻ പറഞ്ഞു, ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എന്റെ ആടുകളെ മേയ്ക്ക. അവനത് മൂന്നുവട്ടം അങ്ങനെ അവനോട് പറഞ്ഞു. പത്രോസ് അവനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും അവസാനത്തോളം വരെ പോകുന്നതിനും മരണവരെയും ഞാൻ നിന്നെ പിന്തുടരാൻ ഒരുങ്ങിയിരിക്കുന്നുവെന്നും നീ അറിയുന്നുവല്ലോ എന്നും മറ്റും പറഞ്ഞു. അവൻ പറഞ്ഞു, കോഴി മൂന്നുവട്ടം കൂകുന്നതിന് മുമ്പ് നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്നുവട്ടം തള്ളിപ്പറയുന്നതിന് മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല. അവൻ പറഞ്ഞു, എന്നാൽ പത്രോസേ, നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ശ്രദ്ധിക്കുക, അതുകൊണ്ട് മാത്രം എല്ലാം ആകുന്നില്ല. ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു, എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. നീ ഒരു സമയം തിരിച്ചു വന്ന ശേഷം അവൻ ഒച്ചവെച്ചിരുന്നു. അവനൊരു പക്ഷെ ആത്മാവിൽ നൃത്തം ചെയ്തിരിക്കാം. അവൻ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് കാണും. എന്നാൽ അതുവരെയും അവൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരുന്നില്ല. നീ ഒരു സമയം തിരിച്ചു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അത് സത്യമാണ്. അവന്റെ ഉദ്ദേശങ്ങളെ നിർവഹിക്കുക. ഇപ്പോൾ ഞാൻ യോഹന്നാൻ 14:12 വായിക്കുന്നത് പൂർത്തിയാക്കട്ടെ. ഇപ്പോൾ 14:12 വാക്യത്തിൽ യേശു പറഞ്ഞു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ നിങ്ങൾക്ക് അവനോളം വിശ്വസിക്കാൻ കഴിയും. എത്ര പേർ അത് മനസ്സിലാക്കുന്നു? പറയുക, ആമേൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പ്രവൃത്തികൾ 19:19? ഇതിവിടെ നിർത്താൻ എനിക്ക് താല്പര്യം തോന്നുന്നില്ല, എന്നാൽ ഇതിന്റെ അടുക്കൽ വരുന്നിടത്തോളം എനിക്കത് പറയണം. പ്രവൃത്തികളുടെ 19:19 ഈ ബാപ്റ്റിസ്റ്റുകാരനായ പ്രാസംഗികൻ അദ്ദേഹം ഒരു അഭിഭാഷകനായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടവനായിരുന്നു. അവൻ പ്രാഗൽഭ്യത്തോട് പ്രസംഗിക്കുകയും ജനങ്ങളെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അങ്ങനെ മഹാസന്തോഷത്തോടും വലിയ ആനന്ദത്തോടും കൂടി അവർക്ക് ഒരു യോഗമുണ്ടായിരുന്നു. പ്രവർത്തികൾ 18 അക്വിലാസും പ്രിസ്കില്ലയും നാം ഇന്നലെ വൈകുന്നേരം അവരെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അവർ അവനെ കാണാൻ പോയിരുന്നു. അവനൊരു മഹാനായ മനുഷ്യനാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. കൂടാതെ അവനൊരു വിദ്യാർത്ഥിയുമായിരുന്നു. അവൻ വേദപുസ്തകത്തിൽ കൂടെ യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കുകയായിരുന്നു. അവൻ യോഹന്നാന്റെ സ്നാനം മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അവന് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തെക്കുറിച്ച് അതുവരെ അറിയില്ലായിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു, അക്വിലാസും പ്രിസ്കില്ലയും അവർ ഭാര്യാഭർത്താക്കളും ചെറിയ കൂടാര നിർമ്മാതാക്കളുമായിരുന്നു. അവിടെ പൌലോസ് കൂടാരം നിർമ്മിക്കുന്നവരായിരുന്നു. പൌലോസിന്റെ ഉപദേശത്തിന് കീഴിൽ അവർ പരിശുദ്ധാത്മാ പ്രാപിച്ചിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ചെറിയ സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ച് സ്വല്പം നിങ്ങളോട് സംസാരിക്കട്ടെ. അങ്ങനെ പൌലോസ് കടന്നുവന്ന് അവൻ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അവനൊരു വൈഭവമുള്ള മനുഷ്യനായിരുന്നു എന്നറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുപോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അവൻ ചോദിച്ചു, എങ്കിൽ ഏതായിരുന്നു, അല്ലെങ്കിൽ യഥാർത്ഥ യവന ഭാഷയിൽ അത് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് സ്നാനപ്പെട്ടത്? അവർ പറഞ്ഞു, ഞങ്ങൾ യോഹന്നാൻ സ്നാപകനാൽ ഇതിനകം സ്നാനമേറ്റിരിക്കുന്നു. ഇപ്പോൾ പൌലോസ് എന്താണ് പറഞ്ഞത് എന്ന് ശ്രദ്ധിക്കുക. പൌലോസ് പറഞ്ഞു, അതായത് യോഹന്നാൻ തീർച്ചയായും മാനസാന്തരത്തിനായി സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിന് വേണ്ടിയല്ല, എന്നാൽ മാനസാന്തരത്തിന്റെ സ്നാനം അത്രേ കഴിപ്പിച്ചത് പറഞ്ഞു. അതാണ് നിങ്ങൾ വിശ്വസിച്ചത്. ക്രിസ്തുവിനെ നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം അതിനായി വിശ്വസിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ബാപ്റ്റിസ്റ്റ് സഹോദരന്മാരെ, അത് പരിശുദ്ധാത്മാവിന്റെ സ്നാനമല്ല, അത് തെറ്റാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, അല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് എന്ന് പറയാം, അദ്ദേഹം പറഞ്ഞു, സഹോദരൻ ബ്രഹാം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കാക്കപ്പെട്ടു. ഞാൻ പറഞ്ഞു, തീർച്ചയായും. പറഞ്ഞു, ഒരു മനുഷ്യന് വിശ്വസിക്കുന്നതിലും അധികമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പറഞ്ഞു, അതുമാത്രമാണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത്, അതുമാത്രമാണ് അവൻ ഇന്ന് ചെയ്യാൻ കഴിയുന്നത്, ദൈവത്തെ വിശ്വസിക്കുക. എന്നാൽ ദൈവം അവന് പരിച്ഛേദനയുടെ മുദ്ര ഒരടയാളമായി നൽകി. നാം കഴിഞ്ഞ രാത്രിയിൽ അതിൽ കൂടെ കടന്നുപോയിരുന്നു. ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം ദൈവം സ്വീകരിച്ചു എന്നതിന്റെ ഒരു അടയാളമായിരുന്നു. അങ്ങനെ ഇന്ന് ദൈവം അതുവരെയും നിങ്ങളുടെ വ്യക്തിപരമായ രക്ഷകനായി അവനെ സ്വീകരിക്കുമ്പോൾ നിങ്ങൾ അതുവരെ അവനിൽ വിശ്വസിക്കുന്നു. എന്നാൽ ദൈവം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ മുദ്ര നൽകുമ്പോൾ അവൻ നിങ്ങളെ നിങ്ങളുടെ നിത്യതയിലുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് മുദ്രയിടുന്നു. ഇപ്പോൾ നിങ്ങൾ ബാപ്റ്റിസ്റ്റുകാർ അത് എടുക്കുന്നു, നിത്യസുരക്ഷയ്ക്കായി ഞാൻ നിങ്ങളോടൊപ്പം പോകും. അതേ ശ്രീമാൻ, കാരണം നിങ്ങളുടെ വീണ്ടെടുപ്പിന്റെ നാൾ വരെ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ മുദ്രയിട്ടിട്ടില്ല, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. Ephesians 4:30, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അത് നിങ്ങളെ മുദ്രയിടുന്നു. നിങ്ങൾ ദൈവത്തോടൊപ്പം പ്രീതി കണ്ടെത്തുകയും പരിശുദ്ധാത്മാവിനാൽ അവൻ നിങ്ങളെ മുദ്രയിടുകയും ചെയ്യുമ്പോളാകുന്നു. അതപ്രകാരമാകുന്നു, കാരണം വേദപുസ്തകം പറയുന്നു, പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും യേശു കർത്താവെന്ന് വിളിക്കാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, പാസ്റ്റർ അങ്ങനെ പറഞ്ഞതിനാൽ ഞാനത് വിശ്വസിക്കുന്നു. അവൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അത് നിങ്ങൾക്കായി കണക്കാക്കപ്പെടുകയില്ല. ഞാനത് വിശ്വസിക്കുന്നു കാരണം വചനം അപ്രകാരം അത് പറയുന്നു. അത് ശരിയാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അത് നിങ്ങൾക്കായി കണക്കാക്കപ്പെടുകയില്ല. യേശു തന്നെ ക്രിസ്തുവാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഏക മാർഗം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് അവൻ ദൈവപുത്രനാണ് എന്ന് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുകയും സ്വയം സാക്ഷ്യം വഹിക്കുകയും ചെയ്യുമ്പോഴാകുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ കഴിയാവുന്ന ഒരേ ഒരു മാർഗം പരിശുദ്ധാത്മാവ് സാക്ഷ്യം വഹിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറയും, വരാനുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾക്കൊരിക്കലും ഇതൊരു സ്കൂളിൽ നിന്ന് കിട്ടുകയില്ല. നോക്കൂ, അവൻ ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരും. ഇപ്പോൾ ഈ തിരുവെഴുത്തിൽ കൂടി കുറച്ചുകൂടി മുമ്പോട്ട് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 14:12. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, അതിൽ വലിയതും. അതിനെ നിങ്ങൾ അതിന്റെ ശരിയായ വിവർത്തനം നോക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൂടുതലും എന്നാകുന്നു. അതിൽ വലിയതും അവൻ ചെയ്യും, കാരണം ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് വരേണ്ടിയിരിക്കുന്നു. അത് ശരിയല്ലേ? തിരുവെഴുത്ത് മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. എന്നാൽ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ വീണ്ടും തിരികെ വരികയും നിങ്ങളോടുകൂടെ ആയിരിക്കുകയും നിങ്ങളിലായിരിക്കുകയും ചെയ്യും. നോക്കൂ, ഇത് ദൈവം നിങ്ങളോട് കൂടെയാകുന്നു. നിങ്ങളുടെ മേൽ ആദ്യം നിങ്ങളോട് കൂടെ ക്രിസ്തുവിലാകുന്നു. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിലാകുന്നു. ഇത് ദൈവം നിങ്ങളിലായിത്തീരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളിൽ ചെയ്യും. അതൊരു മറ്റൊരു പ്രവൃത്തിയല്ല. എന്നാൽ ദൈവം പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അവൻ ക്രിസ്തുവിലായിക്കൊണ്ട് താൻ ചെയ്ത അതേ പ്രവൃത്തികളെ നിങ്ങളിൽ കൂടെ തുടരാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രവൃത്തികൾ ലൂഥറിന്റെ കാലത്ത് അത്രയും ആവശ്യമായിരുന്നില്ല. അത് ദൈവത്തിന്റെ സഭയായിരുന്നു. അതായിരുന്നില്ല. വെസ്ലിയുടെ കാലത്ത് കുറച്ചുകൂടി ആവശ്യമുള്ളതായി വന്നു. കാരണം ഈ ലോകം, വേദപുസ്തകം പറയുന്നു, ദുർബലമാകുകയും വിവേകം കൂടുകയും എല്ലാ സമയത്തേക്കാളും അധികം അധർമ്മം കൂടുകയും ചെയ്യും. നാം ലോകം എല്ലാ സമയത്തേക്കാളും അധികം ദുഷ്ടതയിൽ ആയിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്കറിയാം. എന്തുകൊണ്ടാണെന്നാൽ മനുഷ്യൻ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരനായി തീരുമെന്ന് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചിന്തിച്ചു പോലും ഉണ്ടായിരിക്കില്ല. എല്ലാ സമയത്തേക്കാളും അധികം ദുഷ്ടതയിലായിക്കൊണ്ടിരിക്കുകയും ദുഷ്ടൻ എപ്പോഴും കൂടുതൽ ദുഷ്ടത പ്രവർത്തിക്കുകയും എല്ലാ സമയത്തും തിരുവെടുത്ത് പറയുന്നു കൂടുതൽ കൂടുതൽ ചെയ്യുന്നു. അതിനാൽ പരിശുദ്ധാത്മാവ് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ലൂഥറിന്റെ കൂടെ അതിന്റെ ഒരു ചെറിയ ശ്വാസം മാത്രമായിരുന്നു. വെസ്ലിയോടൊപ്പം അതിന്റെ ഒരു ചെറിയ പ്രഹരമായിരുന്നു. പെന്തക്കോസ്തുകാരോടൊപ്പം അതിന്റെ ഒരു ആഴമേറിയ പ്രഹരമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ശ്വാസവും ആത്മാവും ഒന്നായി തീർന്നിരിക്കുന്നു. അങ്ങനെ അവൾ തമ്മിൽ ഐക്യത്തിലായിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അതേ ശക്തമായ പ്രഹരത്തെ പിൻസമയത്ത് അവനത് ചെയ്ത അതേ രീതിയിൽ കൊണ്ടുവരികയും പിൻസമയത്ത് അവനത് ചെയ്ത അതേ പ്രവൃത്തികളെ പ്രകടിപ്പിക്കുകയും അതേ കാര്യങ്ങളെ ഇന്ന് ഇവിടെ വെച്ച് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. പിതാവ് താൻ ചെയ്യുന്നതൊക്കെയും അവൻ പുത്രന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ തന്റെ പ്രവൃത്തികളെ ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇവിടെയുണ്ട്. അതേപോലെ യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ, അതേപോലെ ഇപ്പോൾ ശ്രദ്ധിക്കുക, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ പിതാവ് എങ്ങനെയാണ് അവനെ അയച്ചത്? അവനെ അയച്ച അവന്റെ പിതാവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് അവനിൽ വസിച്ചു. അവൻ തുറന്നുകൊണ്ട് പറഞ്ഞു, അവൻ പറഞ്ഞു, ഞാൻ എല്ലായ്പ്പോഴും എന്റെ പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നു. നോക്കൂ, പിതാവ് അവനെ കൊണ്ട് ചെയ്യാനായി കാണിച്ചിരുന്ന കാര്യങ്ങളെ ചെയ്തുകൊണ്ട് അവൻ മുമ്പോട്ട് നീങ്ങി. എന്റെ പിതാവ് ആദ്യം ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവനെ അയച്ച അതേ ദൈവം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിതാവിനെ അയച്ചതുപോലെ, അതേ രീതിയിൽ പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇതെന്താകുന്നു? ദൈവം നിങ്ങളിലായിക്കൊണ്ട് അവൻ ചെയ്തിരുന്ന എന്ത്? അതേ പ്രവൃത്തികളെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേ പ്രവൃത്തികൾ ചെയ്യുന്നു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും, അതായത് അവനവന്റെ ഉള്ളിലുള്ള ഏവനും, അത് പരിശുദ്ധാത്മാവാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും അവരുടെ പുനരുത്ഥാനത്തിന് ഇതിനകം സാക്ഷ്യം വഹിച്ചിരിക്കുകയും ഞാനവന്റെ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞുവിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ നിങ്ങളിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, എന്നാൽ ദൈവിക രോഗശാന്തിയിൽ ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നില്ല, അത് അവനവിടെ വസിക്കുന്നില്ലെന്ന് കാണിക്കുന്നു. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, എന്നാൽ പിൻകാലത്ത് അവർക്കത് കിട്ടിയിരുന്നതുപോലെ ഈ കാലത്ത് പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നില്ല, അത് അവനവിടെ വസിക്കുന്നില്ലെന്ന് കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് സംസാരിച്ചിരിക്കുന്നതായ എല്ലാ വചനത്തിനും സാക്ഷ്യം വഹിക്കുന്നു. അവൻ ഭോഷ്ക പറയുന്നവനല്ല. അവൻ ആരെയും അല്ലെങ്കിൽ ഒരു സംഘടനയെയും ഭയപ്പെടുന്നില്ല. അവൻ ആർക്കും വേണ്ടി ഒന്നും എടുത്തു മാറ്റേണ്ടതില്ല. അവൻ സംസാരിക്കുന്നു, അതിനുശേഷം അവൻ പറഞ്ഞതിൽ തന്നെ മാറ്റമില്ലാതെ നിൽക്കുന്നു. അഥവാ ഈ ഉയർന്നതും ദുഷിച്ചതും കൂടാതെ വിദ്യാസമ്പന്നരുമായ അല്ലെങ്കിൽ നാം അതിനെ വിളിക്കാറുള്ളതുപോലെ ഈ സ്വാധീനമുള്ള ധനികർ, അവരത് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. അവന് ഒരു കൂട്ടം തസ്കര സംഘത്തെയും വ്യാജമദ്യക്കാരെയും അങ്ങനെ എല്ലാത്തിൽ നിന്നും എടുത്ത് അവരെ ഉയർത്തും. ദൈവത്തിനത് ചെയ്യാൻ കഴിയും. അവനത് ചെയ്യുന്നു. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. ആരോ അത് ചെയ്യാൻ പോകുന്നു, കാരണം അവൻ ദൈവമാകുന്നു. നിങ്ങളെന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ. കാരണം നിങ്ങൾ അപേക്ഷിക്കുന്നത് അവന്റെ വചനമാകുന്നു, അവന്റെ വചനം ജീവനാകുന്നു. അതുകൊണ്ട് അപേക്ഷിപ്പീൻ. ദൈവം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനത് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുമാണെങ്കിൽ ആ വചനം സത്യമാണെന്ന് പരിശുദ്ധാത്മാവിന് സാക്ഷ്യം വഹിക്കുന്നു. എങ്കിൽ അതവിടെയാകുന്നു സഹോദര, അത് സംസാരിക്കുക. അതവിടെയാകുന്നു ഈ മലയോട് പറയുക, നീങ്ങിപ്പോക, നിങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കരുത്, എന്നാൽ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുക. നിങ്ങളല്ല അത് സംസാരിക്കുന്നത്, എന്നാൽ നിങ്ങളിൽ വസിക്കുന്ന പിതാവാണ്, അവനാണ് സംസാരിക്കുന്നത്. ആ മലയോട് നീങ്ങിപ്പോകാൻ സംസാരിക്കുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ വസിക്കുന്ന നിങ്ങളുടെ പിതാവാണ് ആ മലയോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിന് നീങ്ങേണ്ടിയിരിക്കുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, അവൻ പറഞ്ഞു, എന്നാൽ എന്റെ ആത്മാവ് പോകയില്ല, അല്ലെങ്കിൽ എന്റെ വചനം ഒഴിഞ്ഞുപോകയില്ല. തീർച്ചയായും അത് ഒഴിഞ്ഞുപോകാൻ കഴിയില്ല. പിതാവേ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവം തന്റെ സഭയിലായിക്കൊണ്ട് അവന്റെ പ്രവൃത്തികളെ തുടരുന്നു. അതുകൊണ്ടാണ് അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചത്. ഇപ്പോൾ അവനത് അറിഞ്ഞിരുന്നു. അവനത് അങ്ങനെയല്ല എന്ന് അവൻ അറിയാമായിരുന്നു. അതങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതിനാൽ മറ്റൊരു വിധത്തിൽ അതുകൊണ്ട് അവൻ അയക്കേണ്ടി വന്നു. പിതാവ് പുത്രനെ അയച്ചു. പിതാവിലുള്ളതെല്ലാം നിങ്ങൾ പുത്രനിലാകുന്നു. അവൻ ചെയ്ത അതേ പ്രവൃത്തികൾ, അതായത് യേശു ചെയ്ത അതേ പ്രവൃത്തികൾ സഭയായ നിങ്ങളും ചെയ്യും. ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? യേശു പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നിൽ വിശ്വസിക്കുക. നിങ്ങൾ എങ്ങനെയാണ് അവനിൽ വിശ്വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതുവരെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം താൻ ദൈവപുത്രനാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. മറ്റാരോ പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത്. അവൻ ദൈവപുത്രനാണെന്ന് വേദപുസ്തകം പറയുന്നു. ഞാൻ വേദപുസ്തകം വിശ്വസിക്കുന്നു. ശരി, അവൻ ദൈവപുത്രനാണെന്ന് വേദപുസ്തകം പറയുന്നു. ഞാൻ വേദപുസ്തകം വിശ്വസിക്കുന്നു. അവൻ ദൈവപുത്രനാണെന്ന് പാസ്റ്റർ പറയുന്നു. ഞാൻ പാസ്റ്ററെ വിശ്വസിക്കുന്നു. അവൻ ദൈവപുത്രനാണെന്ന് അമ്മ പറയുന്നു. ഞാൻ അമ്മയെ വിശ്വസിക്കുന്നു. അവൻ ദൈവപുത്രനാണെന്ന് എന്റെ സുഹൃത്ത് പറയുന്നു. ഞാൻ എന്റെ സുഹൃത്തിനെ വിശ്വസിക്കുന്നു. എന്നാൽ അവൻ ദൈവപുത്രനാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം എന്നത് പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുമ്പോഴാകുന്നു. അപ്പോൾ അവൻ ദൈവപുത്രനാണെന്ന് ഞാൻ അറിയുന്നു. പരിശുദ്ധാത്മാവല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. അതെ, ദൈവത്തിന്റെ ആത്മാവിനാൽ സംസാരിച്ചുകൊണ്ട് ആർക്കും യേശുവിനെ നിന്ദിക്കുവാനോ, അല്ലെങ്കിൽ അവൻ അന്ന് അങ്ങനെ എന്തോ ആയിരുന്നുവെന്നും അവൻ ഇന്ന് മറ്റെന്തോ ആണെന്നും പറയാൻ കഴിയില്ല. അതവനെ തളർക്കുകയും ഇടറുകയും ചെയ്യുന്നു. ഇല്ല ശ്രീമാൻ, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. ഏതൊരു സത്യമായ ആത്മാവും അതിന് സാക്ഷ്യം വഹിക്കും. ശരി തന്നെ. ഇപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തികളെ നിങ്ങളും ചെയ്യും. യോഹന്നാൻ 14:12. ഇപ്പോൾ അതേ പ്രവൃത്തികൾ. ഓ, അവർ പറയും, സഭ ഇന്ന് വലിയ പ്രവൃത്തികളെ ചെയ്യുന്നു. ഏത് രീതിയിലാണ്? അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ. അത് അവർ പറയുന്നത്, ശരി, ഞങ്ങൾക്ക് ലോകമെമ്പാടും സുവിശേഷ പ്രവർത്തകരുണ്ട്, അതൊരു വലിയ പ്രവൃത്തിയാണ്. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇപ്പോൾ അവ ചെയ്യുക. ആദ്യം ആ പ്രവൃത്തികൾ ചെയ്യുക, അതിനുശേഷം സുവിശേഷ പ്രവർത്തകരെ കുറിച്ച് സംസാരിക്കുക. ഇന്ന് കുറച്ചു സമയങ്ങൾക്ക് മുമ്പ് ഒരു മുഹമ്മദീയനുമായി ഇവിടെ വെച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് മരിച്ചുപോയി. അത് ശരിയാണ്, അദ്ദേഹം ഖബറിലാണ്. എങ്കിലും ഒരു ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. അദ്ദേഹം പറഞ്ഞു, അവൻ ഖബറിൽ നിന്നും ഉയർക്കപ്പെടുകയാണെങ്കിൽ ലോകം മുഴുവൻ അത് 24 മണിക്കൂറിനുള്ളിൽ അറിയും. അവൻ പറഞ്ഞു, യേശു 2000 വർഷമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ ലോകത്തിന്റെ മൂന്നിലൊരു ഭാഗം ജനങ്ങളും ഇതുവരെയും അതറിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങളുടെ ബുദ്ധിയുടെ കാഴ്ചപ്പാടിൽ കൂടെ നിങ്ങളത് സംസാരിക്കുന്നതിനാലാണ്. അത് നിങ്ങൾ ഒരു സ്കൂളിന്റെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെയോ കാഴ്ചപ്പാടിൽ നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ്. ലോകത്തെങ്ങുമുള്ള കത്തോലിക്കരും പ്രൊട്ടസ്റ്റന്റുകാരും എല്ലാവരും കൂടി കണക്കാക്കിയ ദൈവത്തിന്റെ മഹത്തായ സഭയെല്ലാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഈ ലോകം ഇന്ന് ക്രിസ്തുമതത്തിൽ ഉറച്ചുകിടക്കുമായിരുന്നു. കമ്മ്യൂണിസം പോലുള്ള ഒരു കാര്യമുണ്ടാകില്ലായിരുന്നു. കലഹം അല്ലെങ്കിൽ ശത്രുത അല്ലെങ്കിൽ നീചത്വം അല്ലെങ്കിൽ വെറുപ്പ് അതുപോലുള്ള ഈ കാര്യം ഉണ്ടാകില്ലായിരുന്നു. യേശു തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും നാം ദൈവത്തിന്റെ പ്രതീക്ഷകളിലൂടെ നടക്കുകയും നിത്യജീവനുമായി എന്നേക്കും ജീവിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. ഇതിനകം തന്നെ ഒരു പുതിയ ശരീരത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കപ്പെടുമായിരുന്നു. ഒരിക്കലും വാർദ്ധക്യത്തിലാകാൻ കഴിയാതെയും ഒരിക്കലും നരയ്ക്കാതെയും ഒരിക്കലും രോഗിയാകാതെയും ഒരിക്കലും വിശക്കാതെയും ചുറ്റി നടക്കുമായിരുന്നു. കർത്താവിന്റെ സന്തോഷത്തിൽ നടക്കുകയും മൃഗങ്ങളോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഓ, എന്തൊരു മഹത്തായതാണ് ആ ദിവസം. എന്നാൽ അവൻ പറഞ്ഞിരിക്കുന്നതിലും വ്യതിരിക്തമായിട്ടുള്ളതെല്ലാം നാം ചെയ്തിരിക്കുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. എന്താണ് സുവിശേഷം ചെയ്യുന്നത്? അത് വചനം മാത്രമല്ല, എന്നാൽ പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്തിൽ കൂടെയാണ്. ദൈവവചനത്തെ അങ്ങനെ പ്രകടമാക്കുന്നതാണ് സുവിശേഷം. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ അതുപോലെ ചെയ്യാനായി തന്റെ സഭയിൽ കടന്നുവന്ന് തനിക്ക് ജീവിക്കേണ്ടതാകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. അത് അതിനാൽ നമുക്ക് ബുദ്ധിപരമായ സ്കൂളുകൾ ഉണ്ടായിരിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. നിങ്ങൾക്കിത് ഒരിക്കലും ഒരു ബുദ്ധിപരമായ സ്കൂളിൽ നിന്നും ലഭിക്കില്ല. അവർ ഇതിനെതിരായിരിക്കും. കാരണം എല്ലാമായിട്ട് അവർക്ക് അറിയാവുന്നത് ചില മെടുക്കന്മാരായ മനുഷ്യരുടെ പഠനമാണ്. ചില മതവിശ്വാസങ്ങളും അല്ലെങ്കിൽ അവർക്ക് ജീവിക്കുന്നതിനായുള്ള അവരുടെ സ്ഥാപിത സഭാ സംഘടനയുമാണ്. അതിനാൽ അവർ നിങ്ങളെ അതിൽ സജ്ജമാക്കുകയും നിങ്ങളെ ആ കൂട്ടത്തിലെ ഒരു അംഗമാക്കുകയും ചെയ്യും. കൂടാതെ സഹോദര, കണ്ടാൽ തികച്ചും പരിപൂർണമാണെന്ന് ഉള്ളതുപോലെയുള്ള അവരുടെ മതവിശ്വാസത്തിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങളോട് ഉദ്ധരിക്കും. ആ മഹതിയായ വിശുദ്ധ സഭ, ആ അമ്മ അനേകരെ തകർത്തും അനേകരെ അഭിമാനിയാക്കിയും നിലനിൽക്കുന്നു. പിശാചും അങ്ങനെ തന്നെയാകുന്നു. അവനും എല്ലായിടത്തും നിന്ന് ചവിട്ടി വെളിയിലാക്കിയിരിക്കുന്നു മിക്കവാറും. എന്നിട്ടും അവൻ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. അതേ ശ്രീമാൻ, ഓ, അവർ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ ശ്രമിക്കും. അതിനാൽ തന്റെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള ഒരു വലിയ ബുദ്ധിപ്രധാനമായ നീക്കമുണ്ടാകുമെന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. അത് കലങ്ങളും ചട്ടികളും കഴുകുന്നതിലും വസ്ത്രധാരണത്തിലും ഉടുപ്പിന്റെ തിരിഞ്ഞ കോളറുകളും അങ്ങനെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളും. ഇതുപോലെയുള്ള ഈ വ്യത്യസ്ത കാര്യങ്ങളെല്ലാം അവർ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നു. അവർ അങ്ങനെ ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു, ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് കാത്തിരിക്കുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ വീണ്ടും വരും. ആ കാരണത്താലാണ് അവൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചതിന്റെ ഉദ്ദേശം തന്റെ പ്രവൃത്തികളെ ഒരു കൂട്ടം ജനങ്ങളിൽ കൂടെ തുടരാനും ദൈവത്തെ തുടർച്ചയായി ഈ ലോകത്തിന് വെളിപ്പെടുത്തുന്നതിനുമാകുന്നു. അത് തീർച്ചയായും അങ്ങനെയാകുന്നു. ഒരു മതവിശ്വാസത്തിൽ കൂടിയല്ല, ഒരു സ്ഥാപിത സഭാവിഭാഗത്താലുമല്ല, എന്നാൽ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ അവന്റെ വചനം യാഥാർത്ഥ്യമാക്കുന്നതിൽ കൂടെയാകുന്നു. തന്റെ വാഗ്ദത്തങ്ങളെ എടുത്തുകൊണ്ട് ആ ന്യൂനപക്ഷത്തിന്റെ വശത്ത് നിന്നുകൊണ്ട് ദൈവത്തെ വിശ്വസിക്കുന്നതാകുന്നു. അപ്പോൾ ആ കറുത്ത മേഘങ്ങൾ പിന്നോട്ട് നീങ്ങുന്നതും ദൈവത്തിന്റെ ശക്തി കടന്നുവന്ന് അത് ഏറ്റെടുക്കുന്നതും കാണുക. ആമേൻ. അതാണ് അവൻ ആവശ്യമായത്. അതിനുവേണ്ടിയാണ് അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചത്. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവൻ അത് അയച്ചത്. അതിപ്പോൾ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് അവനിത് അയച്ചത്. അതിനാൽ മറ്റു യാതൊരു രക്തത്താലും ജനങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. എനിക്ക് നിങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെ വിശുദ്ധീകരിക്കാനും കഴിയില്ല. കാരണം നാം രണ്ടു കൂട്ടരും ലൈംഗിക മോഹങ്ങളാൽ ജനിച്ചിരിക്കുന്നു. എന്നാൽ യേശു ജനിച്ചത് ലൈംഗികതയില്ലാതെയാണ്. അത് ശരിയാണ്. അതിനാൽ അവന്റെ രക്തമാണ് വിശുദ്ധീകരണം. ദൈവം ഇറങ്ങി വന്നിട്ട് ഒരു ശരീരമുണ്ടാക്കി അതിൽ വസിക്കുകയും ഇതിന്റെ വിശുദ്ധീകരണത്തിനായി ആ രക്തം ചൊരിഞ്ഞു. അത് പാപത്തിന്റെയും ലജ്ജയുടെയും കുറ്റബോധം അശേഷം പുറത്താക്കി കളഞ്ഞു. അതിനുശേഷം വിശ്വാസത്തിൽ കൂടെ അതിൽ വിശ്വസിക്കുകയും ദൈവം നേരെ ആ മനുഷ്യ ശരീരത്തിലേക്ക് ആ രക്തത്തിന്റെ വിശുദ്ധീകരണത്തിലൂടെ ഇറങ്ങുകയും വിശ്വാസത്താൽ അബ്രഹാമിന്റെ സന്തതിയായി അവനെ ഇടുകയും ചെയ്യുന്നു. അത് വിശ്വസിക്കുന്നതിനു വേണ്ടി ആ രക്തം വന്നിരിക്കണം. ആ നിഷ്കളങ്കമായ ശുദ്ധരക്തം അവന്റെ രക്തം പോലെ ഒരു അത്ഭുതമായിരിക്കും. അവൻ മൃതപ്രായനായിട്ടും അവൻ അവിടേക്ക് നടന്നിരുന്നു. 25 വർഷം അവൻ ദൈവത്തെ വിശ്വസിച്ചു. അവൻ 75 വയസ്സ് തൊട്ട് 100 വയസ്സ് വരെ അവൻ വിശ്വസിച്ചു. അപ്പോൾ സാറായിക്ക് 65 വയസ്സും അവൾ 90 വയസ്സ് വരെ വിശ്വസിച്ചു. അവൻ ആ സമയം മൃതപ്രായനായിരുന്നു. ദൈവം പറഞ്ഞു, അതുകൊണ്ട് ജനങ്ങൾ തീർച്ചയായും ഇതിനെ കൈവിട്ടു പോകാൻ ഇടയാകരുത്. അതിനാൽ അവനെ ഇവിടെ മലമുകളിൽ കൊണ്ടുപോയി ഒരു ബലിയായി അർപ്പിക്കുക. അവൻ തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, നിങ്ങൾ കഴുതയുമായി ഇവിടെ നിൽക്കുകയും കാത്തിരിക്കുകയും ചെയ്യുക. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് ഞാനും ബാലനും മടങ്ങി വരും. ഓ, എങ്ങനെയാണ് അവനത് ചെയ്യാൻ പോകുന്നത്? അബ്രഹാം പറഞ്ഞു, മരിച്ചവരിൽ നിന്ന പോലെ എനിക്കവനെ കിട്ടിയിരിക്കുന്നു. എനിക്കറിയാം, അവനെ മരിച്ചവരിൽ നിന്ന പോലെ എനിക്ക് തന്നവൻ. ഞാൻ അവന്റെ വചനം പാലിക്കുകയാണെങ്കിൽ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ ശക്തനാണ്. പാലിക്കുക. അവൻ ഞാൻ അവന്റെ വചനം പാലിക്കുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ അവൻ ശക്തനാണ്. ഇത് പരിപൂർണമായിട്ടും ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാകുന്നു. അവിടെ ക്രിസ്തുവാകുന്നു. ആ രക്തകോശത്തിലൂടെ പരിശുദ്ധാത്മാവ് കടന്നുവന്ന് അതിനെ യേശു എന്ന് വിളിക്കപ്പെടുന്ന ഒരു ശരീരത്തിൽ സ്വയം പരിമിതമാക്കി. ആ രക്തം വീണ്ടെടുക്കപ്പെട്ടവരെ വിളിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിശ്വാസത്താൽ അവർക്ക് വേണ്ടി ഒരു മാർഗത്തെ വിശദീകരിച്ചു. അങ്ങനെ നിങ്ങൾ അത് സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് എല്ലാ നീചമായ പെരുമാറ്റങ്ങളെയും എടുത്തു കളഞ്ഞ് അവൻ നിങ്ങളിലേക്ക് തന്റെ ഉദ്ദേശം നിവർത്തിക്കുന്നതിനായി കടന്നുവരുന്നു. ഇവിടെ താഴെയുള്ള ആ നീചനായ മുതലാളി ഒരു മുൻകോപക്കാരനാകുന്നു. കൂടാതെ ഇവിടെയുള്ള ഈ പഴയ ഇന്നയാളും അവിടെയുള്ള ഇന്നയാളും അങ്ങനെ തന്നെ ചെയ്യുന്നു. കൂടാതെ ഈ വൃദ്ധമനുഷ്യൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇതിനെതിരായി പറയുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള എതിർപ്പുകൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട ഒരു വ്യക്തി അതിനെ ധൈര്യപൂർവ്വം നേരിട്ടുകൊണ്ട് പതറാതെ നിൽക്കും. ആമേൻ. അവർ ഇവരെ കുറിച്ച് ഗ്രഹിച്ചറിഞ്ഞു. അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരും അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരെന്നും അവർ ഗ്രഹിച്ചറിഞ്ഞു. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് അതിരിക്കുന്നത്. ഒരു സാധാരണക്കാരായ മീൻപിടുത്തക്കാരൻ തന്റെ പേരെഴുതി ഒപ്പിടാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവൻ അവിടെ നിന്നുകൊണ്ട് അവരോട് ചോദിച്ചു, ദൈവത്തെക്കാൾ അധികം നിങ്ങൾ അനുസരിക്കുന്നത് ദൈവം മുമ്പാകെ ന്യായമോ എന്ന് വിചപ്പീൻ. ആമേൻ. ഇത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കട്ടെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇനിയും പ്രസംഗിക്കും. എന്റെ എന്തൊരു ധൈര്യമാണ്! അവൻ അറിഞ്ഞിരുന്നു, അവനൊരു വീട് അകലെ ഉണ്ടായിരുന്നു. അത് ശരിയാണ്, അവനിവിടെ ഒരു അന്യനും പരദേശിയുമായിരുന്നു. വരുവാനുള്ള ആ നഗരത്തെ അവൻ അന്വേഷിച്ചിരുന്നു. ആ കപടവേഷധാരിയായ പുരോഹിതനുമായി അവൻ എന്തർത്ഥമാണ് ഉണ്ടായിരുന്നത്? അവൻ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. കൂടാതെ തന്നിൽ അവന്റെ ആത്മാവിന് നിറച്ച ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവന്റെ കീഴിലായിരുന്നു. അവിടെയാണ് നിങ്ങൾ. അവൻ അവനെ ഭയപ്പെട്ടിരുന്നില്ല. ഇല്ല ശ്രീമാൻ, മരണം. എന്തുകൊണ്ടാണ് അവർ ആ സാധാരണക്കാരനായ സ്തെഫാനോസിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് അവനോട് പറഞ്ഞു, നീ പറഞ്ഞത് തിരിച്ചെടുക്കുക? അവൻ പറഞ്ഞു, ശാഠ്യക്കാരും ഹൃദയത്തിനും ശപിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിങ്ങളും അങ്ങനെ തന്നെയാകുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ അടിച്ചു കൊന്നുകളയും. അവൻ പറഞ്ഞു, നിങ്ങളാണെങ്കിൽ അത് ചെയ്യാൻ കഴിയില്ല. ഞങ്ങളത് ചെയ്യുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാം. അവർ വലിയ കല്ലുകൾ പറക്കിയെടുത്ത് അവന്റെ തലയിൽ ഇടിക്കാൻ തുടങ്ങി. അവൻ മേലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ആകാശം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു, ഏണി താഴേക്ക് ഇറങ്ങുന്നത് ഞാൻ കാണുന്നു, യേശു ദൈവത്തിന്റെ മഹിമയിൽ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു. അവൻ മരിച്ചുവെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. അവൻ നിദ്ര പ്രാപിച്ചുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ എന്റെ, എനിക്ക് കാണാൻ കഴിയും ഒരു ദൂതൻ താഴേക്ക് ഇറങ്ങി വരുന്നതും ഒരമ്മ തന്റെ കുഞ്ഞിനെ അത് ഉറങ്ങുന്നത് വരെ തൊട്ടിയിലിട്ട് ആട്ടുന്നത് പോലെ അവനെ പൊക്കിയെടുത്ത് അതുപോലെ താരാട്ടുപാടി ഉറക്കുകയും ചെയ്തു. ഹോ എന്റെ, തീർച്ചയായും പരിശുദ്ധാത്മാവിനെ അയച്ചതിന്റെ ഉദ്ദേശം അതായിരുന്നു. ദൈവം പരിശുദ്ധാത്മാവിനെ അതിനുവേണ്ടിയാണ് അയച്ചത്. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി നൽകാൻ വരുന്നു. ഒരു നിമിഷം കൂടി, എന്റെ വശം കുറച്ചുകൂടി വേദഭാഗം എഴുതിയത് ഇവിടെ ഉണ്ടായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി നൽകാൻ വരുന്നു. ഞാനല്ല, നിങ്ങൾക്കിത് കണ്ടെത്താൻ കഴിയും. ഇന്ന് രാത്രി ഞാൻ വളരെയധികം അകലെയാണ്. നിങ്ങൾക്ക് ശക്തി നൽകുന്നു, പ്രാർത്ഥിക്കാൻ ശക്തി തരുന്നു. ഒരു നല്ല ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ എടുക്കുക, പക്ഷേ അവനെല്ലാം ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുന്നു. ഓ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, നല്ല വ്യക്തി. ഓ, തീർച്ചയായും ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. സഹോദരൻ ബ്രഹാം, എല്ലായ്പ്പോഴും ഞാൻ പരാജയപ്പെടുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കലും ഒരു ഉത്തരം ലഭിച്ചിരുന്നില്ല. നിങ്ങൾ ആ സാധാരണക്കാരിയായ സ്ത്രീയെ ഒരു പ്രാവശ്യം പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുക, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക. അവൾ ദൈവസന്നിധിയിൽ പോകുമ്പോൾ അവൾ പരാജയപ്പെടുന്നില്ല. അവൾ ധൈര്യത്തോടെ ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് വിശ്വസിച്ചുകൊണ്ട് കടന്നുവരുന്നു. അവൾക്കൊരു അവകാശമുണ്ട്, കാരണം അവൾ ഒരു ജനനത്തിലൂടെ ദൈവത്തിന്റെ പുത്രിയാകുന്നു. ആ സാധാരണക്കാരനായ മനുഷ്യനെ എടുക്കുക, അത്രയും ഭീരുവായ അവനെ. അവന്റെ മുതലാളി അവനെ എല്ലായിടത്തും വിട്ട് ചവിട്ടുന്നു. പറയുക, ഇപ്പോൾ ഒരു നിമിഷം ഇവിടെ കാത്തിരിക്കുക, എന്തോ മാറ്റമുണ്ടായിരിക്കുന്നു. നോക്കൂ, അവന് പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് ശക്തി നൽകുന്നു. നിങ്ങളുടെ ജീവൻ മുഴുവൻ ശക്തി കൊണ്ട് നിറയുന്നു. അത് നിങ്ങൾക്ക് സംസാരത്തിനുള്ള ശക്തി നൽകുന്നു. എന്തുകൊണ്ടാണ് എന്റെ ആ ഭയപ്പെട്ട ആളുകളാണ് അവിടെ പുറത്തായി നിൽക്കുന്നത്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ലൂക്കോസ്, അങ്ങനെ ബാക്കിയുള്ള എല്ലാവരുമായിരുന്നു. അവർ മാളിക മുകളിലെ മുറിയിൽ പോയിരുന്നിട്ട് പറഞ്ഞു, ഓ, നമുക്കൊന്നും ഇനി പറയാൻ കഴിയുകയില്ല. അവർ അവിടേക്ക് നോക്കുക, അവിടെ ഡോക്ടർ ഇന്ന ഇന്നയാളും, അങ്ങനെ എല്ലാവരും പുറത്തു നിൽക്കുന്നു. അവിടെ റബ്ബി ഇന്ന ഇന്നയാളും, അങ്ങനെ മറ്റുമുണ്ട്. നിങ്ങൾക്കറിയാമോ, അദ്ദേഹത്തിന് കോളേജിൽ നിന്നും 4 ബിരുദം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരായി നമുക്ക് എങ്ങനെ നിൽക്കാൻ കഴിയും? പത്രോസ് പറഞ്ഞു, ഓ, ഒരു ദിവസം ആ മനുഷ്യന് മത്സ്യം വിട്ടത് ഞാൻ ഓർക്കുന്നു. അവൻ സംസാരിക്കുകയും അയാൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പോലും എനിക്ക് പിടികിട്ടിയില്ല. ഓ, എനിക്കൊരിക്കലും അവനെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല. എന്നാൽ എന്താണ് നടന്നത്? സഹോദരന്മാരെ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവൻ പറഞ്ഞു, കാത്തിരിപ്പീൻ. ശരി, ഞങ്ങളിവിടെയായിട്ട് 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു, തുടർന്ന് കാത്തിരിപ്പീൻ. എത്ര നാൾ? വരുവോളം. ശരി, അത് 5-ാം ദിവസമായിരിക്കുമെന്ന് അവൻ പറഞ്ഞിരുന്നുവോ? അത് എത്ര നാളെടുക്കുമെന്ന് അവൻ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അവൻ പറഞ്ഞു, അത് വരുവോളം. ശരി, അവർ തുടർന്നും കാത്തിരുന്നു. എത്ര നാൾ? വരുവോളം. 8 ദിവസം കഴിഞ്ഞു, വരുവോളം. 9 ദിവസം കഴിഞ്ഞു, വരുവോളം. അങ്ങനെ അവസാനം പെന്തിക്കോസ്റ്റ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ദൈവം അഗ്നിജ്വാലയിൽ അവർക്ക് മുകളിലായിരുന്നു. ദൈവം അവരോടൊപ്പം ഈ ഭൂമിയിൽ നടന്നിരുന്നു. ഇപ്പോൾ മറ്റെന്തോ സംഭവിക്കാൻ പോകുകയായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു. അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നും ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. പിളർന്നിരിക്കുന്ന എന്നാൽ എന്താണ് പകുക്കപ്പെട്ടത്? അതായത് വിക്കി വിക്കി പറയുന്നത് പോലെ. ആരെങ്കിലും വിക്കി വിക്കി പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അവരിങ്ങനെ പോകുന്നു, നോക്കൂ, അവർക്കൊന്നും പറയാൻ കഴിയില്ല. പിളർന്നിരിക്കുന്ന വേർപിരിഞ്ഞതാകുന്നു. അത് ഇപ്രകാരം പിളർന്നിരിക്കുന്ന ഒരു കുളമ്പ് പോലെ. അതിനർത്ഥം എന്തോ ഒന്ന് വിഭജിക്കപ്പെട്ടത്, വേർപിരിഞ്ഞത്. അവർ സംസാരിക്കുകയായിരുന്നില്ല, അവർ ചിലക്കുകയായിരുന്നില്ല, അവർ ഒന്നും ചെയ്തിരുന്നില്ല, എന്നാൽ വെറും ശബ്ദമുണ്ടാക്കിയിരുന്നു. പിളർന്ന നാവുകൾ അവരുടെ മേൽ പതിഞ്ഞു. അത് അഗ്നിജ്വാല പോലെയായിരുന്നു. ഓ, അവർക്ക് സ്വയം പിടിച്ചു നിൽക്കാനായില്ല. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി. അതിനുശേഷം എന്ത് സംഭവിച്ചു? അവർ തെരുവിലേക്ക് ഇറങ്ങി വന്നു. ആ റബ്ബി ജോൺസൺ എവിടെയാണ്? ആ സഹപ്രവർത്തകൻ എവിടെയാണ്? ആ വിവേകശാലിയായ മഹാമനുഷ്യൻ എവിടെയാണ്? ദൈവം കത്തുന്ന മുൾപടർപ്പിൽ മോശയോട് കൂടെ നമ്മുടെ മേലെ ആയിരുന്നു. ഉന്നതങ്ങളിൽ നിന്ന് അവൻ നമുക്ക് മണ്ണ നൽകി പോഷിപ്പിച്ചു. അവൻ മൂന്ന് വർഷവും ആറ് മാസവും ഇവിടെ ഈ ഭൂമിയിൽ നമ്മോടൊപ്പം നടന്നു. എന്നാൽ ഇപ്പോൾ അവൻ എന്നിലായിരിക്കുന്നു. ഇത് ഞാനല്ല സംസാരിക്കുന്നത്, ഇത് അവനാകുന്നു. അവൻ ആരാകുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാനൊന്നുമില്ല, അവൻ എല്ലാമാകുന്നു. അവനെ ഇവിടെ കൊണ്ടുവരിക. യഹൂദ പുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എന്റെ വാക്കിന് ചെവി കൊടുപ്പീൻ, നിങ്ങൾ പ്രാസംഗികരും റബ്ബികളുമായുള്ളവരെ. എന്റെ സംസാരത്തിന്റെ ശക്തി! ഓ, ഇവർ ലഹരി പിടിച്ചവരല്ല. 10,000 അതിലധികവുമായി ആ ജനക്കൂട്ടത്തെ നേരിടാനായി ആ ചെറിയ ന്യൂനപക്ഷമായ 120 പേരുടെ കൂട്ടത്തെ ഉയർത്തി. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. എന്നാൽ ഇത് പകൽ 3 നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഞാനൊരു സമ്പൂർണ്ണ സുവിശേഷ പ്രാസംഗികനാണ്. എന്നാൽ ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അന്ത്യനാളുകളിൽ ദൈവം അരുളി ചെയ്യുന്നു, എന്റെ ആത്മാവിനെ ഞാൻ സകല ജഡത്തിന്മേലും പകരും. നിങ്ങൾ മറിയത്തെ അവിടെ നിന്നുകൊണ്ട് ആത്മാവിൽ നൃത്തം ചെയ്യുന്നതും അന്യഭാഷകളിൽ സംസാരിക്കുന്നതും അങ്ങനെ തുടരുന്നതും നിങ്ങൾ കണ്ടിരുന്നില്ലേ? എല്ലാ ജഡത്തിന്മേലും, കൂടാതെ എന്റെ ദാസിമാരുടെ മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും. ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും കൂടാതെ താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും, കൂടാതെ തീയുടെ തൂണുകളും പുകയാവിയും തന്നെ. അപ്പോൾ ദൈവം തന്റെ ജനങ്ങളുടെ ഉള്ളിലായിരുന്നു. ആമേൻ. ശരി, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ബിരുദമുണ്ടായിരിക്കുന്നു? എവിടെ നിന്ന്, ഏത് സ്കൂളിൽ നിന്നാണ് നിങ്ങൾ പഠിച്ചിട്ട് വരുന്നത്? അതിപ്പോൾ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഓ, അവൻ തിരുവെടുത്തിൽ നിന്നും ഓരോന്നായി പകരാൻ തുടങ്ങി. ദാവീദ് അവനെ മുൻകൂട്ടി കണ്ടു. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, കാരണം എന്റെ നാവ് ആനന്ദിച്ചിരിക്കുന്നു. അവൻ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ധൈര്യമായി സംസാരിക്കട്ടെ. അവൻ മരിച്ചു അടക്കപ്പെട്ടു. അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്നാൽ ഒരു പ്രവാചകനായിരിക്കുന്നതിനാൽ ആ നീതിമാന്റെ വരവ് അവൻ മുൻകൂട്ടി കണ്ടു. ആകയാൽ നിങ്ങളിത് അറിയാൻ ഇടയാകട്ടെ. അതായത് ദൈവം ഇതേ യേശുവിനെ, ദുഷ്ട കൈകളാൽ നിങ്ങൾ ക്രൂശിച്ച ഇതേ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വെച്ചു. ആമേൻ. സഹോദരന്മാരെ, പുരുഷന്മാരെ, രക്ഷപ്രാപിക്കുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥന്മാരെ ഏവർക്കും ഉള്ളതല്ലോ. നമ്മുടെ ദൈവമായ കർത്താവ് ഒളിച്ചു വരുത്തുന്ന ഏവർക്കും ഉള്ളതല്ലോ. ആമേൻ. ദൈവത്തിന് ഒരു കൂട്ടം ജനങ്ങളും ദൈവത്തിന് ഒരു സഭയും ഉണ്ടായിരിക്കുന്നിടത്തോളം ദൈവത്തിന് തന്റെ പരിശുദ്ധാത്മാവ് അതിനെ നടത്തിച്ചു കൊണ്ടുപോകുന്നതിനായിട്ടുണ്ട്. ദൈവം പരിശുദ്ധാത്മാവിനെ അതിനുവേണ്ടിയാണ് അയച്ചിരിക്കുന്നത്. ബുദ്ധിജീവികൾ ഉയരും, അതെല്ലായ്പ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് ഒരു കൂട്ടം എവിടെയോ ഉണ്ട്. ദൈവത്തിന് തന്റേതായ ഒരു ചെറിയ സഭയുള്ളത് അത് പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തോടുകൂടി ആ വെളിച്ചം അവകാശപ്പെട്ടുകൊണ്ട് നീങ്ങും. അവരായിരിക്കും അവരുടെ സാക്ഷ്യത്തിൽ കൂടെ ഈ ലോകം വിധിക്കപ്പെടും. വേദോത്സവം പറയുന്നില്ലേ, യേശു പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കൂടാതെ ഇതും പറയുന്നില്ലയോ, അതായത് നീതിമാന്മാർ, വിശുദ്ധന്മാർ ഈ ഭൂമിയെ വിധിക്കും. തീർച്ചയായും നിങ്ങളുടെ ഇന്നത്തെ സാക്ഷ്യം ഈ നഗരത്തിനെതിരായി ന്യായവിധി കൊണ്ടുവരും. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ ശക്തിയും ഒരു വിശുദ്ധിയോടുള്ള ജീവിതവും ഈ നഗരത്തിനെതിരായി ന്യായവിധി കൊണ്ടുവരും. അതപ്പോൾ മുമ്പൻ പിമ്പനും പിമ്പൻ മുമ്പനുമാകും. എനിക്ക് സാങ്കിയെയോ കൂടാതെ മൂടിയെയോ അവരുടെ ഉയർത്തെഴുന്നേൽപ്പിൽ എന്താകുമെന്നോ ഞാൻ അറിയുകയില്ല. അവരെന്റേതിനെ കുറിച്ചും ഈ കാര്യത്തിൽ ഒന്നും അറിയില്ല. എന്നാൽ സാക്ഷ്യം നൽകുന്നതിനു വേണ്ടി ഞാൻ ഇതിൽ നിൽക്കും. ഇതുപോലെ നിങ്ങളും ചെയ്യും. അങ്ങനെ അതിൽ കൂടെ നിങ്ങളുടെ പ്രകാശം ചിതറിക്കുന്നതിൽ കൂടെയും പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തിൽ കൂടെയും നിങ്ങൾ ജീവിച്ച ജീവിതങ്ങളിൽ കൂടെയും കൂടാതെ അവൻ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ദൈവം ചെയ്ത കാര്യങ്ങളാലും കൂടാതെ അവരുടെ ബുദ്ധി കൊണ്ട് അവർ അതിൽ നിന്ന് അകന്നു മാറിപ്പോയി. അവർ വിശുദ്ധന്മാരാൽ വിധിക്കപ്പെടും. അവർ ന്യായവിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അവർ അതിൽ കടന്നു കഴിഞ്ഞിരിക്കുന്നു. ഓ എന്റെ, ഞാൻ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചും സംസാരത്തിന്റെ ശക്തിയെക്കുറിച്ചും വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ശക്തിയെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യേണ്ടത് അതാകുന്നു. നിങ്ങളിൽ ചിലർ മുമ്പോട്ട് നടക്കുമ്പോൾ പറയും, ശരി, എനിക്ക് മദ്യപാനം ഒട്ടും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല, എനിക്കിത് ഒട്ടും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളിൽ വസിക്കുന്നത് തന്നെ ഈ കഴിയില്ല എന്നുള്ള കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റി കളയുന്നതിനാകുന്നു. അത് ശരിയാണ്. സ്ത്രീകൾ അവരുടെ മുടി കത്തിരിച്ച് കളയുന്നത് നിർത്തുന്നതിനും അവരെ നിക്കറുകളും കൂടാതെ അയഞ്ഞ കാലുറകൾ ധരിക്കുന്നത് ഉപേക്ഷിക്കുന്നതിനും ഇടയാക്കുന്നു. യാതൊരു ഒഴിവു വഴികളുമില്ല. അവരെ അതുമിതം പറഞ്ഞ് വായാടുന്നത് ഉപേക്ഷിക്കാൻ ഇടയാക്കുന്നു. ഓ അതെ, അതിനുവേണ്ടിയാണ് ഇതയച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒരു വിശുദ്ധ ജീവിതമുണ്ടാക്കി എടുക്കുന്നതിനാകുന്നു. അതിപ്പോഴും തിരുവെടുത്തിലെ നിർദ്ദേശങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഒരു സ്ത്രീ പറയും, ഇത് വളരെ ചൂട് കൂടുതലാണ്, എനിക്കിതൊക്കെ ധരിക്കേണ്ടിയിരിക്കുന്നു, ഞാൻ എന്റെ മുടി വളരാൻ അനുവദിച്ചാൽ അതെനിക്ക് തലവേദന ഉണ്ടാക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവുമായി യാതൊരു ഒഴിവു വഴിയുമില്ല. അതവിടെ ഉണ്ടായിരിക്കുന്നത് തന്നെ അതിനെ അപ്രകാരമാക്കുന്നതിനാണ്. അത് വചനത്തെ കൃത്യമായി പിന്തുടരും. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അത് നിങ്ങൾ പുരുഷന്മാരെ അർദ്ധനഗ്നരായ സ്ത്രീകളെ നോക്കുന്നതിൽ നിന്നും നിങ്ങളുടെ തലതിരിക്കാനും അവരെ മോഹിച്ച് പിന്തുടരുന്നതിൽ നിന്നും കൂടാതെ ഒരു സഭയിലെ അംഗമാകുന്നതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യിക്കുന്നത്. അത് നിങ്ങളെ പുകവലിക്കുകയും മദ്യപിക്കുകയും അതുകൂടാതെ ഒരു വലിയ വ്യക്തിയാകണമെന്നുള്ള ആഗ്രഹത്തിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്നതിനുമാകുന്നു. അത് ഈ കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും എടുത്തു കളയും. നിങ്ങളത് ചെയ്യുമ്പോൾ അത് നിങ്ങളെ താഴ്മയുള്ളവനാക്കും. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് നൽകിയിരിക്കുന്നത്. അതൊരു വിശുദ്ധിയോടുള്ള ജീവിതത്തിന് വേണ്ടിയാണ്. അത് ശരിയാണ്, അത് നിങ്ങളെ നാട്ടുവർത്തമാനം പറയുന്നതിനെ ഉപേക്ഷിക്കുവാൻ ഇടയാക്കുന്നു. അത് ചീട്ടുകളിൽ നിന്നും പന്തയം വെച്ചുള്ള കളികളിൽ നിന്നും അതുപോലെയുള്ള നിങ്ങൾ ഒരു മൂലയിൽ ചെയ്യുന്നതായ മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ നിങ്ങളെ ഇടയാക്കുന്നു. ഇത് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ അസത്യമായി ജീവിക്കുകയും ആ രീതിയിൽ തുടർന്നുകൊണ്ട് ചെയ്യുന്നതിനെയും നിങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ച് കളയുന്നതിനിടയാക്കും. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അത് ശരിയാണ്, മറ്റൊരാളുടെ ഭാര്യയെ വിവാഹം കഴിക്കാൻ നിങ്ങളിലുള്ള ആഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നതിനിടയാക്കും. അത് കൃത്യമായും ശരിയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. അത് നിങ്ങളെ ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്നതിന് നിങ്ങളെ ഇടയാക്കും. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. അത് നിങ്ങളുടെ മനസ്സിനെ ഉയരത്തിലുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നതിനും അവിടെ ദൈവം നിൽക്കുന്നത് ക്രിസ്തുവിന്റെ മനസ്സ് നിങ്ങളിലാക്കുന്നതിനുമാകുന്നു. ഈ വക കാര്യങ്ങളെ നോക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സഹായിക്കാനാവില്ല. നിങ്ങളവയെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ തല തിരിക്കും. അത് ശരിയാണ്, ഇത് നിങ്ങളെ അത് ചെയ്യിക്കുന്നതിനാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഓ എനിക്കത് ഒട്ടും ചെയ്യാൻ കഴിയില്ല. തീർച്ചയായും നിങ്ങൾക്കതിന് കഴിയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ആ ഉദ്ദേശത്തിനാണ് വന്നിരിക്കുന്നത്. അതാണ് ഇത് ചെയ്യുന്നത്. ഇത് നിങ്ങളിൽ നിന്ന് പുറത്തെടുത്ത് കളയാൻ അത് വന്നിരിക്കുന്നു. അത് നിങ്ങൾ ചെയ്യുന്നതായ പഴയ ശീലങ്ങളും നിങ്ങൾ ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങളുമാകുന്നു. ആ പഴയ അപവാദം പറഞ്ഞുണ്ടാക്കലും നിങ്ങളെ തന്നെ സ്വയം വേർപെടുത്തുകയും പറയുകയും ദൈവം വാഴ്ത്തപ്പെടട്ടെ, ഞാനൊരു മെത്തഡിസ്റ്റ് ആകുന്നു, എനിക്ക് ഈ പഴയ വിശുദ്ധ ഉരുളുകാരുമായി യാതൊന്നും ചെയ്യാനില്ല, നിങ്ങളിൽ നിന്ന് അത് പുറത്തെടുത്ത് കളയാൻ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നു. ഞാനൊരു ബാപ്റ്റിസ്റ്റ് ആകുന്നു, ഞാൻ പ്രസ്ബിറ്റേറിയനാകുന്നു, ഞാൻ ആ പഴയ വിശുദ്ധ ഉരുളലുകാരുടെ കൂട്ടത്തിൽ പോകുകയില്ല. നിങ്ങളിൽ നിന്ന് ഇതുപോലെയുള്ള എല്ലാ പാരിഷ്യത്തെയും പുറത്തെടുത്ത് കളയാൻ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നു. അതാണ് ഇത് ചെയ്യുന്നത്. അത് നിങ്ങളെ രക്തത്തിൽ കഴുകുന്നു, നിങ്ങളെ തേച്ചു മിനുക്കുന്നു. അത് ചെയ്യുന്നതിനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളെ നേരെയാക്കാൻ വന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, വളഞ്ഞ വഴികൾ ചൊവ്വായിത്തീരും. അത് ചെയ്യിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. അതിനെ ചൊവ്വാക്കുന്നതിന് വേണ്ടിയാകുന്നു. ഉയർന്ന സ്ഥാനങ്ങളെ താഴെയാക്കുവാനും എല്ലാ മലകളെയും അവ ചെറിയ കോലാട്ടുകൊറ്റന്മാർ തുള്ളുന്നതുപോലെ കാണപ്പെടുന്നതിനും എല്ലാ ഇലകളെയും കൈയടിക്കുന്നതിനുമാകുന്നു. പക്ഷികൾ വ്യത്യസ്തമായി പാടുന്നു, ആനന്ദത്തിന്റെ മണികൾ മുഴങ്ങുന്നു. അവിടെ യാതൊരു ഒഴിവു കഴിവുമില്ല. അത് ചെയ്യുന്നതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. അതാണ് ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിന്റെ ഉദ്ദേശം. അതിനാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുകയും അതായത് നിങ്ങൾ പ്രവർത്തിക്കുകയും അവന്റെ പിന്നാലെ നടക്കുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ആത്മാർത്ഥതയുടെ ഏറ്റവും ആഴത്തിലാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങളെ വേദനിപ്പിക്കാതെ മാറി നിൽക്കാൻ വല്ലപ്പോഴും ഒരിക്കൽ ഞാൻ മറ്റെവിടെയെങ്കിലുമുള്ള ഒരു കാര്യത്തിലേക്ക് ചാടിക്കളയും. അങ്ങനെ സത്യത്തോടൊപ്പം നിന്നുകൊണ്ട് എന്നാൽ അവിടെ തന്നെ നിന്നുകൊണ്ട് അതിനൊരു പ്രത്യേക രീതിയിലാക്കിക്കൊണ്ട് അത് നിങ്ങളെ കഠിനമായി വേദനിപ്പിക്കാത്ത വിധത്തിലാക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ത്രീ അവളുടെ മുടി വെട്ടുന്നത് തെറ്റാണെന്ന് തിരുവെടുത്ത് പറയുകയും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുടി കത്തിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇത് നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. അങ്ങനെ അത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കെതിരെ മറ്റൊരു അടയാളമുണ്ടെന്ന് അത് അപ്പോഴും കാണിക്കുന്നു. പുരുഷൻ അനുകൂലമായ വസ്ത്രം ഒരു സ്ത്രീ ധരിക്കുന്നത് തെറ്റാണെന്ന് തിരുവെടുത്ത് പറയുകയും നിങ്ങൾ ഈ ചെറിയ നിക്കറുകളും അയഞ്ഞ കാലറുകളും ധരിച്ചുകൊണ്ട് ഇവിടെ ഈ റോഡിൽ കൂടെ നടക്കുമ്പോൾ അതും നിങ്ങൾ പ്രായപൂർത്തിയായ സ്ത്രീകളാകുന്നു. എന്നിട്ട് ഒരു കൊച്ചുകുട്ടിയോടുകൂടി എല്ലാമായിട്ട്, അതായത് ആൺകുട്ടികളുമായിട്ട് കളിക്കുകയും മറ്റും ചെയ്യുന്നത് ഊഹിച്ചു നോക്കുക. എന്നാൽ നോക്കൂ, നിങ്ങൾ വളർന്നിട്ട് നിങ്ങൾ മുതിർന്ന സ്ത്രീകളും 15, 16, 18 വയസ്സ് പ്രായമുള്ളവർ തൊട്ട് മുത്തശ്ശി വരെയുള്ളവർ ഇവിടെ ഈ തെരുവിൽ അതുപോലെ പുറത്തായിരിക്കുന്നു. അവിടെ വേദപുസ്തകം പറയുന്നു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഇത് വെറുപ്പാകുന്നു. അത് ഇതുപോലുള്ള വസ്ത്രങ്ങൾ ഒരു സ്ത്രീ ധരിക്കുമ്പോഴാകുന്നു. ഏത് വിധേനയും നിങ്ങൾ അവയെല്ലാം ധരിക്കുകയും എന്നിട്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചുവെന്ന് പറയുകയും ചെയ്യുന്നുവോ? ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്നു. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തെ അത് എഴുതിയിരിക്കുന്നതിനനുസരിച്ച് പിന്തുടരും. പ്രസംഗവേദിക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു പ്രാസംഗികന് അത് പ്രസംഗിക്കാൻ പര്യാപ്തമായ ക്രമ ലഭിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാഭിഷേകം കിട്ടിയോ എന്ന് ഞാൻ സംശയിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. ശരി, പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അതാകുന്നു. ഇത് പ്രാസംഗികന് അഭിഷേകം നൽകുന്നതിനാകുന്നു. ഇതൊരു കൂട്ടത്തിന് വിശദീകരണം നൽകുന്നതിനാകുന്നു. ഇത് സഭയെ ക്രമത്തിലാക്കി ഒരുക്കുന്നതിനാണ്. ഇത് ആത്മാവിൽ ഒത്തൊരുമ കൊണ്ടുവരുന്നതിനാകുന്നു. ഇത് നമ്മെ ശക്തിയോടെ ഒന്നിപ്പിക്കുന്നതിനാകുന്നു. ഇത് നമ്മെ സ്നേഹത്തിലും സഹോദര പ്രീതിയിലും ഒന്നിപ്പിക്കുന്നതിനാകുന്നു. നിങ്ങളൊരു മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ പ്രസ്ബിറ്റേറിയൻകാരനോ ലൂഥറനോ നിങ്ങൾ എന്തായാലും എനിക്കതൊരു കാര്യമല്ല. നാം എല്ലാവരും ഒരേ പരിശുദ്ധാത്മാവിനാൽ ഏക ശരീരമാകുമാറ് സ്നാനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ അംഗങ്ങളായി തീർന്നിരിക്കുന്നു. അവിടെ ഇല്ല, ഇപ്പോഴുള്ളതോ വരുവാനിരിക്കുന്നതോ വിശപ്പോ പട്ടിണിയോ യാതൊന്നിനും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്താൻ കഴിയില്ല. അത് ക്രിസ്തുവിനുള്ള ദൈവസ്നേഹമാകുന്നു. കാരണം നാം അവന്റെ ആത്മാവിനാൽ ജനിച്ചിരിക്കുകയും അവന്റെ രക്തത്താൽ കഴുകപ്പെട്ടു മരിക്കുന്നു. നാം ഒരു പുതിയ സൃഷ്ടിയാകുന്നു. അത് ചെയ്യുന്നതിനു വേണ്ടിയാണ് ദൈവം ഇറങ്ങി വന്നത്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാ വന്നിരിക്കുന്നത്. അതേ ശ്രീമാൻ, അതിനുവേണ്ടിയാണ്. ഇപ്പോൾ ജനങ്ങളെ എന്നെ നോക്കുക, എന്റെ മുഖത്തേക്ക് നോക്കൂ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരാണെന്ന് കാണിച്ചുകൊണ്ട് ഒരുപാട് കൈകൾ ഉയർന്നിരുന്നു. നോക്കൂ, തീർച്ചയായും അവിടെ ഉണ്ടായിരുന്നു. ഓ, ഇപ്പോൾ ഞാനിവിടെ സ്വല്പം കൂടി ശക്തിയായി ഇത് പറയാൻ പോവുകയാണ്. ഇത് ടേപ്പ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഇതിനോട് കുറച്ചുകൂടി കൂടുതലായിട്ട് നാളെ രാത്രിയിൽ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങളിത് പ്രാപിച്ചുവെന്ന് പറയുകയും ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറ്റക്കാരനുമാണെങ്കിൽ എന്താണ് നിങ്ങളെ മുമ്പോട്ട് നയിക്കുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ദൈവം നിങ്ങളെ ഒരിക്കലും വചനത്തിൽ നിന്ന് പുറത്തായി നയിക്കുകയില്ല. അവൻ നിങ്ങളെ വചനത്തിൽ സൂക്ഷിക്കും. കാരണം അത് ദൈവത്തിന്റെ സ്വന്തം നിയമങ്ങളാകുന്നു. അത് അവന്റെ സഭയ്ക്കും അവന്റെ ജനങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയാകുന്നു. ശരി, നിങ്ങൾ പറയും ഇത് ഇങ്ങനെ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനോ അതിനെ ഒട്ടും ഹാനികരമാക്കുന്നില്ല. അത് ഹാനികരമാക്കുന്നില്ലേ? അത് ഹാനികരമാണ് എന്ന് വചനം പറയുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ നേരെ വചനത്തിലേക്ക് നയിക്കും. അവിടെ യാതൊരു ഒഴിവ് കഴിവുകളും ഉണ്ടാകുകയില്ല. ദൈവം മാറ്റങ്ങൾ വരുത്തുകയോ ഒഴിവ് കഴിവ് പറയുകയോ ചെയ്യുന്നില്ല. അവൻ ലക്ഷ്യമുണ്ടാക്കുന്നു, നിങ്ങൾ കാൽവിരൽ കൊണ്ട് അത് തട്ടിക്കളയുന്നു. അത്രമാത്രം. എല്ലാവരുടെയും കാര്യം അതങ്ങനെയാണ്. നിങ്ങളും അതേ വഴിയിൽ തന്നെ വരുന്നു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടുക. നിങ്ങളുടെ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരും സ്നാനപ്പെടുവീൻ. എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. നോക്കൂ, അതാകുന്നു ഇത്. നമുക്ക് ഈ വരികളുമായി യോജിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. എന്നാൽ സഹോദര സഹോദരി, നിങ്ങൾക്കറിയാമോ, അതോടൊപ്പം അവസാന നാളുകളിൽ ആ പുനരുദ്ധാനത്തിൽ എനിക്ക് നിൽക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അത് ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഈ വചനത്തിന് കണക്ക് പറയുന്നതിനാകുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എന്നെ ഇത് കാണിക്കുകയും ഞാനത് ദൂരത്തെല്ലായിടത്തുമായി പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കാൻ പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അതുമായി ചേരാൻ പോകുന്നത്? സ്നേഹിത, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല. ചെയ്യരുത്. ഇപ്പോൾ അത് നിർത്തുക. നിങ്ങൾ ചെയ്യുന്നത് എന്തായിരുന്നാലും അത് തെറ്റാണ്. അത് നിർത്തുക. നിങ്ങൾ പറയും, എനിക്കത് കഴിയുന്നില്ല. എങ്കിൽ നിങ്ങൾ ഇതുവരെയും ആ കഴിയുന്നതിനെ നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയിട്ടില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് ലോകത്തിന്മേൽ ശക്തി നൽകുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവൻ എന്താണ് പറഞ്ഞത് ശ്രദ്ധിക്കുക. ഒരുവൻ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവത്തിന്റെ സ്നേഹം ഇല്ലാത്തതിനാലാണ്. ഇപ്പോൾ യാതൊരു ഒഴിവുവഴികളുമില്ല. അവനത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ ലക്ഷ്യം വരെ എത്തിയിരിക്കണം. ഞാൻ ഭയങ്കരനാണെന്ന് നിങ്ങൾ കരുതുന്നുവെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ അതിലും കൂടുതൽ ഭയങ്കരനാകുകയാണ്. നോക്കൂ, ശ്രദ്ധിക്കൂ, അത് സത്യമാണ് സഹോദര സഹോദരി. ഇപ്പോൾ അതുവരെ കടന്നു വരിക. ഇവിടെ ചുറ്റുപാടുമുള്ള ചില ബുദ്ധിജീവികളുടെ വിദ്യാലയങ്ങൾ ഇതിനെ ഒരിക്കലും ഓ അതൊരു പഴഞ്ചൻ ആശയമാണെന്ന് നിങ്ങളോട് പറയാൻ ഇടയാക്കരുത്. ഇതൊരു പഴഞ്ചൻ ആശയമാണെങ്കിൽ പിന്നെ ദൈവം പഴഞ്ചൻ ആശയമാകുന്നു. അങ്ങനെ ദൈവം പഴഞ്ചൻ ആശയമാണെങ്കിൽ പിന്നെ ഞാനുമാകുന്നു. ഞാനും ആമേൻ. ഞാൻ അവനെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? അവന്റെ ആത്മാവ് എന്നിലായിരിക്കും. അത് വിശന്നും ദാഹിച്ചും കൊണ്ട് വചനത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും വിളിച്ചു പറയുന്നു. ജനങ്ങൾ പറയും, ഒരാൾ സ്വല്പം രസത്തിന് വേണ്ടി ഓ ചീട്ട് കളിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു കുഴപ്പമില്ല, അല്ലെങ്കിൽ വെറുതെ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ നാണയം കൊണ്ട് ചൂത് കളിക്കുകയാണെങ്കിൽ അതൊക്കെ ശരിയാണ്. എന്നാൽ അത് ശരിയല്ലെന്ന് ദൈവം പറയുന്നു. ഓ, നിങ്ങൾ വെറും ഒരു നല്ല സൗഹൃദം നിറഞ്ഞ അവസരത്തിൽ സ്വല്പം മദ്യം കഴിക്കുകയും അല്പമൊന്ന് മദ്യപിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് വല്ലപ്പോഴും ഒരിക്കലാകാം. എന്നാൽ ദൈവം പറയുന്നു, നിനക്കയ്യോ കഷ്ടം. ഓ, നീ പറയും അതെല്ലാം ശരിയാണ് സഹോദരൻ ബ്രഹാം, ഞാൻ ഒരു യഥാർത്ഥ കാര്യമുള്ളതിനാലാണ് എന്റെ മുടി കത്തിരിക്കുന്നത്. ഒരു സ്ത്രീ നിങ്ങൾക്കറിയാമോ, ബാക്കിയുള്ള സ്ത്രീകളെല്ലാം ഇത് ചെയ്യുന്നു, ബാക്കിയുള്ള സ്ത്രീകൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അവർ നിങ്ങളുടെ മാതൃകയല്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ യജമാനന്മാരുമല്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അതൊന്നും പരിഗണിക്കാതെ നിങ്ങൾ അവന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു. ശരി സഹോദരൻ ബ്രഹാം, ഇവിടെ ഇത് വളരെ ചൂടാണ്, മാത്രമല്ല അതുകൊണ്ട് എനിക്ക് ഈ രീതിയിലുള്ള ഇന്ന ഇന്ന ചെറിയ വസ്ത്രങ്ങൾ ധരിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ പ്രിയ സഹോദരി, നരകം ഇതിനേക്കാൾ ചൂടാണ്, അത് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതുകൊണ്ട് അത് ചെയ്യരുത്, നിങ്ങളത് ഓർത്തിരിക്കണം. പരിശുദ്ധാത്മാവ് എപ്പോഴും നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കുകയും അവന്റെ വചനം സത്യവുമാകുന്നു. ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ, എന്നാൽ എന്റെ വചനം സത്യമായിരിക്കട്ടെ. കൂടാതെ ഒന്ന് ചിന്തിക്കുക, വെറുപ്പാകുന്നു, നിങ്ങൾക്കതൊന്ന് ചിന്തിക്കാമോ? ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുന്നത് ഭയങ്കരമായ ഒരു കാര്യമാകുന്നു. എന്നാൽ പല സ്ഥലത്തെയും വിശ്രമ മുറികളിലും മറ്റും ഞാൻ പോയിട്ടുണ്ട്, അവിടെ അത് വെറും നിങ്ങൾക്ക് തിരികെ പുറത്തേക്ക് ഇറങ്ങേണ്ടതായി വരും. മിക്കവാറും അത് അപ്രകാരമായിട്ട് ഭിത്തികളിലും മറ്റുമുള്ള വൃത്തികെട്ടതായ കാര്യങ്ങളാകുന്നു. ഞാൻ ഓർത്തു, ഈ ലോകത്ത് ജനങ്ങൾക്ക് എങ്ങനെ ഇത്രമാത്രം അധപതിക്കാൻ കഴിയും, കൂടാതെ ദുർഗന്ധം. ഞാൻ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തൊരു ദുർഗന്ധമാകുന്നു. ഞാൻ അവിടെ ചെന്ന് എന്റെ കൈകൾ കഴുകാൻ ഞാൻ ഇതുപോലെ എന്റെ മൂക്ക് പൊത്തിപ്പിടിക്കും. അവിടെയുള്ള വാതിലിന്റെ പിടിയിൽ അത് വീണ്ടും തുറക്കുന്നതിനായി പിടിക്കുമ്പോൾ ഞാൻ ഭയപ്പെടാറുണ്ട്, അതിൽ ലൈംഗിക രോഗാണുക്കളോ മറ്റോ ഉണ്ടോ എന്ന് ഞാൻ പേടിച്ചിരുന്നു. ഞാൻ ഓർത്തു, ഓ. ഒരു ദിവസം ഒരു വിമാനത്താവളത്തിൽ നിൽക്കുമ്പോൾ അതുപോലൊരു സ്ഥലത്തേക്ക് ഞാൻ നടന്നു കയറി, അല്ലെങ്കിൽ അതൊരു റെയിൽവേ സ്ഥലമായിരുന്നു, ഞാൻ അതിലേക്ക് നടന്നു കയറി, ഞാൻ ഓർത്തു, ഓ ദേ തോന്നണമേ. അപ്പോൾ എന്തോ എന്നോട് പറഞ്ഞു, ഇതേ രീതിയിലാണ് ലോകം ദൈവത്തിന് മടക്കുന്നത്, ഇതവന് വെറുപ്പാകുന്നു. ഞാൻ ഓർത്തു, ഒരു സ്ത്രീ തെരുവിൽ കൂടെ നടക്കുന്നത് ഞാൻ കാണുമ്പോൾ അത്തരത്തിലുള്ള എല്ലാമായിട്ട് അവളെ തന്നെ സ്വയം പുരുഷന്റെ വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ ഇതേപോലെയാണ് ദൈവത്തിന് ഇത് കാണപ്പെടുന്നത്. ഇത് മ്ലേച്ഛവും ദൈവം മുമ്പാകെ അതെന്തോ നഴുകിയതും ദുർഗന്ധം വമിക്കുന്നതുമാകുന്നു. എന്ന് വരികിലും അവൾ ഞായറാഴ്ച പള്ളിയിൽ പോവുകയും അണിഞ്ഞൊരുങ്ങുകയും ചെയ്യുന്നു. അതുപോലെ അവിടെയുള്ള ഒരു മനുഷ്യൻ മദ്യപിക്കുകയും ചതിക്കുകയും പണത്തെ സ്നേഹിക്കുകയും അല്പം അധികം പണം ലഭിക്കുന്നതിന് വേണ്ടി തന്റെ അയൽക്കാരനെ ചതിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളുമാകുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചൂത് കളിക്കുകയും മദ്യപിക്കുകയും പിന്നെ കള്ളം പറയുകയും അത് കഴിഞ്ഞ് പള്ളിയിൽ പോയി സാക്ഷ്യം പറയുകയും ചെയ്യുന്നു. മ്ലേച്ഛത, ദുർഗന്ധം, അതാകുന്നു ബുദ്ധിപരമായ സഭ. എന്നിട്ട് പറയും, ശരി ഞാൻ സഭയിൽ അംഗമാകുന്നു. അതെ, നിങ്ങൾക്ക് സഭയെ പിരിച്ചുവിടണം 15 മിനിറ്റ് നേരം. അതിനാൽ എല്ലാ ഡീക്കന്മാർക്കും ബാക്കിയുള്ള എല്ലാവർക്കും പുറത്തുപോയി പുകവലിക്കാൻ കഴിയും. അതോടൊപ്പം പാസ്റ്ററുമാകുന്നു. അത് തിരികെ ചെന്ന് സഭ തുടങ്ങുന്നതിന് മുമ്പേ ആകുന്നു. എന്നോട് പറയൂ, എല്ലാ ശുദ്ധമായ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തന്നെ വേർപെടുത്തുവീൻ. ശരീരത്തെ അശുദ്ധമാക്കരുത്, ഞാൻ അതിനെ നശിപ്പിച്ചു കളയും. ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് അർബുദ രോഗം മൂലം 90%+ മരണങ്ങൾക്കും അത് കാരണമാക്കുന്നു. കൂടാതെ തൊണ്ടയിലെയും ശ്വാസകോശത്തിലെയും അർബുദ രോഗം പുകവലിയുടെ കാരണത്താലാകുന്നു. ശരീരത്തെ അശുദ്ധമാക്കുക, ഞാനത് നശിപ്പിക്കും. എന്നാൽ അവർ അത്രമാത്രം നരകബാധ്യസ്ഥരായിട്ട് അതിലേക്ക് ഇതുപോലെ ഉരുണ്ടുകൊണ്ടിരിക്കുകയും അതിനെപ്പറ്റി അവർക്ക് തന്നെ അറിയില്ല. ഏതെങ്കിലും ചില പ്രാസംഗികർ കോളേജിൽ നിന്ന് പുകവലിച്ചും കൊണ്ട് പുറത്തായിട്ട് സ്വയം അവന്റെ 4 ബിരുദങ്ങളുമായിട്ട് പ്രസംഗ പീഠത്തിൽ നിൽക്കുന്നു. സഹോദര, ഞാൻ നിങ്ങളോട് ചില കാര്യം പറയട്ടെ. പുരുഷന്മാരെയും സ്ത്രീകളെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വിളിച്ചു പുറത്താക്കാനാണ് പരിശുദ്ധാത്മാവ് വായിച്ചിരിക്കുന്നത്. നിങ്ങളെ തന്നെ വേർപെട്ടിരിപ്പീൻ. സഭ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വേർപിരിഞ്ഞത് എന്നാകുന്നു. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് വേദപുസ്തകം പറയുന്നു. അവരുടെ അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഓ, എന്റെ അത് ഹീനമായിരിക്കുന്നതിന് ഞാൻ അർത്ഥമാക്കുന്നില്ല, എന്നാൽ സത്യസന്ധനും നേരുള്ളവനും അർത്ഥമാക്കുന്നു. അതെ ശ്രീമാൻ, ഓ എന്തൊരു ഭയാനകരമായ കാര്യമാകുന്നു. പുരുഷന്മാരും സ്ത്രീകളുമായുള്ളവരെ, ഇന്ന് നാം എവിടെയാണ് നിൽക്കുന്നത്, എവിടെ നാം എത്തിയിരിക്കുന്നു, നമുക്കൊന്ന് നിർത്താം. കഴിഞ്ഞ രാത്രിയിൽ ആ മുറിയിലുള്ള ഒരു ചെറിയ ഇരിപ്പിടത്തിൽ ഞാനത് അടച്ചിരിക്കണം. അതൊരു ചെറിയ പഴയ 2 വശം ചേർന്നതായ ഇരിപ്പിടമായിരുന്നു. 3-4 ദിവസങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അത്തരമൊരു സ്ഥലത്തെത്തിയിട്ട് ചുറ്റുപാടുമായി പോകുകയും ഇപ്രകാരം ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഓ ദൈവമേ, അങ്ങനെ ഞാൻ അത്തരമൊരു സ്ഥലത്തെത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലാതായി ഞാൻ പറഞ്ഞു. ദൈവമേ, ഞങ്ങൾ ഈ വഴിയുടെ അവസാനത്തെത്തിയിരിക്കുന്നു, കൂടാതെ ഞാൻ അവഗണിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് മുമ്പോട്ട് തുടരാൻ വിളികൾ ഉണ്ടായിരുന്നു, എന്നാൽ ക്ഷീണിതനായിട്ട് ഞാനത് ചെയ്യാൻ പോകില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, എന്റെ കർത്താവ് ആ ഇരുണ്ട പാതയിൽ കൂടി ഇടറി നടന്നു പോയിരുന്നത് എനിക്ക് കാണാമായിരുന്നു. അപ്പോൾ അവൻ അത്രയധികം ക്ഷീണിതനായിട്ട് ഒരു കാലം വെച്ചതിനു ശേഷം മറ്റേ കാലം ഉയർത്താൻ പോലും അവന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവൻ അത്രയും ആയിരുന്നില്ല. നായനിന്റെ സ്ത്രീക്ക് വേണ്ടി അവൻ നിന്നു. അതിനുശേഷം മരിച്ചിരുന്നതായ ബാലന് ജീവൻ കൊടുത്തു. അതത്രയുമായിട്ട് ആ ശവമഞ്ചത്തിന്റെ അടുക്കലെത്താനും അതിനെ തൊട്ടിട്ട് ആ കുട്ടിയെ ഉയർത്താനും എന്ത് ശക്തി അവനിലുണ്ടായിരുന്നു. ശരിയെങ്കിൽ കർത്താവെ, എനിക്ക് എങ്ങനെ ക്ഷീണിതരാകാൻ കഴിയും? കർത്താവ്, എനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഞാൻ കരുതുന്നു, ശരി, എനിക്ക് പ്രായമാകുകയാണ്, എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഇതാ അവിടെ മോശം നിൽക്കുന്നു. ഞാൻ സേവിക്കുന്ന അതേ ദൈവത്തെ സേവിച്ചുകൊണ്ട് 120 വയസ്സുള്ളപ്പോൾ അതാ ദൂരത്തായി നിൽക്കുന്നു. അവിടെ കാലേബ് നിൽക്കുന്നു, തന്റെ 90 വയസ്സിൽ കയ്യിൽ ഒരു വാളമായി നിന്നുകൊണ്ട് പറഞ്ഞു, 40 വർഷം മുമ്പ് യോശുവ ഈ വാളന്റെ കയ്യിൽ തന്നതാണ്. അപ്പോൾ അവൻ 80 വയസ്സായിരുന്നു. പറഞ്ഞു, അന്ന് ഞാനായിരുന്ന അതേ അവസ്ഥയിൽ ഇന്നും ഞാൻ നിൽക്കുന്നു. ആമേൻ. ഞാൻ പറഞ്ഞു, ദൈവമേ, എന്നോട് കരുണ കാണിക്കണമേ. ഞാൻ പറഞ്ഞു, ശരി, ഇവിടെ നോക്കൂ, ഞാൻ എല്ലായ്പ്പോഴും ഞാൻ എന്റെ ഭാര്യയെ അവൾ പിന്നിലായിരിക്കുന്നു. അവളുടെ കൈപിടിച്ച് ഈ വേദപുസ്തകത്തിനും അവളുടെ ചെറിയ വേദപുസ്തകത്തിനും മേലെയായി വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, പ്രിയേ, ഞാൻ തീരെ നിഷേധാത്മകമായ രീതിയിലായിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ എന്നെ കുറ്റം വിധിക്കുന്നു. ഞാൻ പറഞ്ഞു, അന്ന് അവിടെ വെച്ച് അണ്ണാനികളെയെല്ലാം ശിക്ഷിച്ചതിനെ കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഞാൻ ഹാർട്ടി റൈറ്റിനെ കുറിച്ചും അവരുടെ കുട്ടികളെ കുറിച്ചും ഓർക്കുന്നു. ദൈവം എന്താണ് ചെയ്തതെന്നും അവൻ ദൈവമാണെന്ന് കാണിക്കുകയും അതായത് അവരത് സൃഷ്ടിക്കാൻ കഴിയും എന്നും ഞാൻ ഓർക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഓർത്തു, വർഷങ്ങൾക്ക് മുമ്പ് അവനത് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്നെ നേരെ നിൽക്കയില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കൂടാതെ നിന്റെ ഈ കൈയാൽ വിവേചനവും അത് ഹൃദയത്തിലെ രഹസ്യങ്ങൾ നീ അറിയുന്നതുവരെ അത് പൊങ്ങിവരും. അതിനുശേഷം അത് ഉയർന്നും പിന്നെയും ഉയർന്നു വരും. അതിന്റെ ഒരു വർഷത്തിന് ശേഷം ലോകമെമ്പാടും അത് പരിപൂർണമായും ശരിയാണെന്ന് തെളിയിച്ചു കാണിച്ചു. അതിനെയും ദൂരത്താക്കിക്കൊണ്ട് ഇതാ അതിലെ മഹത്തായി ശുശ്രൂഷ വരുന്നു. ഞാൻ പറഞ്ഞു, പ്രിയേ, ഞാൻ നിന്റെ കൈകളെ എടുക്കുന്നു. ദൈവത്തിന്റെ സഹായത്താലും ദൈവകൃപയാലും ഞാൻ വീണ്ടും ഒരിക്കലും പിന്നോട്ടാവാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് പ്രസംഗിച്ചിട്ടില്ലാത്ത വിധം പ്രസംഗിക്കാൻ ഈ ഉണർവിലേക്ക് കടന്നു വരാനിടയാകട്ടെ. എന്നെ തന്നെ ആദ്യം ശുദ്ധീകരിക്കാനും ജനങ്ങൾക്കൊരു വഴിയുണ്ടാക്കുന്നതിനും ഞാൻ ഇവിടേക്ക് പോകാനിടയാകട്ടെ. എന്റെ സ്വന്തം പാപങ്ങളും എന്റെ സ്വന്തം അവഗണനകളും രക്തത്തിനടിയിലായിരിക്കും. എന്റെ സ്വന്തം പോരായ്മകളും രക്തത്തിന് കീഴിലായിട്ട് അതുമൂലം എനിക്ക് കടന്നു വന്നിട്ട് പറയാൻ കഴിയും, ജനങ്ങളെ, എന്നെ അനുഗമിക്കുക, അത് ശരിയാണ്. നീ പോയിട്ട് അത് ചെയ്യുക എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നത് എനിക്ക് വിരോധമാണ്. അത് ചെയ്യുന്നതിനായിട്ടുള്ള വഴി നയിക്കുന്ന ആരെങ്കിലും കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അതേ ശ്രീമാൻ, കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ പഫാവ് എന്ന എണ്ണ കമ്പനിയിൽ ഒരു തീപിടുത്തമുണ്ടായി. അവർക്കവിടെ ജെഫർസൺ വില്ലയിൽ നിന്നുള്ള അഗ്നിശമന വിഭാഗമുണ്ടായിരുന്നു. എന്റെ ഒരു സുഹൃത്ത് നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇതുപോലുള്ള തീപിടുത്തങ്ങളുമായിട്ട് വലിയ പരിചയമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം അവിടെ നടന്നുകൊണ്ട് പറയാൻ തുടങ്ങി, കുട്ടികളെ, ഇവിടെ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം അവിടെ ഒഴിക്കുക. അവിടെ ഇതാ അപ്പുറത്തായുള്ള ക്ലാർക്സ് വില്ലയിൽ നിന്നും അഗ്നിശമനക്കാർ ഡിങ് 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 മണിയടിച്ചുകൊണ്ട് അവിടെ എത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അഗ്നിശമനക്കാരുടെ സേനാ മേധാവി ചാടിയിറങ്ങിയിട്ട് പറഞ്ഞു, കുറച്ച് വെള്ളം ഇവിടെ ഒഴിക്കുക, ഈ ജനലുകളും ഇവിടെ പൊട്ടിക്കുക, കുറച്ച് വെള്ളം അവിടെ ഒഴിക്കുക. എന്നാൽ നദിക്കപ്പുറയുള്ള ലൂയിസ് വില്ലയിൽ നിന്നും പരിശീലനം ലഭിച്ച അഗ്നിശമനക്കാർ അവിടെ എത്തി. ആ വലിയ കൊളുത്തും ഏണിയും നിൽക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ മേധാവി ആ ഏണിയുടെ മറ്റേ അറ്റത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ആ ഏണി പൊങ്ങാൻ തുടങ്ങിയപ്പോൾ അയാൾ അതിന്റെ തലഭാഗത്തെത്തിയിരുന്നു. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ തന്റെ കോടാലി വലിച്ചെറിഞ്ഞ് അതിന്റെ ജനലുകളെ അവൻ തകർത്തു. എന്നിട്ട് പറഞ്ഞു, കയറി വരൂ കുട്ടികളെ, അതാകുന്നു ഇത്. അടുത്ത കുറച്ചു നേരത്തിനുള്ളിൽ തീ കെടുത്തി കളഞ്ഞു. അങ്ങനെയല്ല, കുറച്ചു വെള്ളം ഇവിടെ ഒഴിക്കുക, കുറച്ചു വെള്ളം അവിടെ ഒഴിക്കുക. അതിബുദ്ധിശാലികളായ ചില പ്രാസംഗികരെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഒന്നിച്ചു വരൂ, നമുക്കൊന്നിച്ചു പോകാം. ഇത് സത്യമാണെന്ന് എനിക്കറിയാം. ഞാനിത് രുചിച്ചറിയുകയും കാണുകയും ചെയ്തിരിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവ് സത്യമാണ്. ദൈവം നല്ലവനാകുന്നു. ഇവിടെ ശ്രമിക്കരുത്, അവിടെ ശ്രമിക്കരുത്. നമുക്ക് അവന്റെ അടുക്കിലേക്ക് നടന്നു ചെല്ലാം. അവനിവിടെയുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാകുന്നു. ദൈവം തന്റെ ശക്തിയെ തന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ഇതിവിടെ തളിക്കേണ്ട ആവശ്യമില്ല, പുറത്തും തളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരിക്കലും ഒന്നും ചെയ്തു കിട്ടുകയില്ല. മുമ്പോട്ട് പോകുക. ആമേൻ. ഹാ, ഇതിൽ കൂടെ ഇനിയും ഒട്ടും കാണാൻ കൂടി കഴിയുന്നില്ല. ആമേൻ. നാം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തിയും എന്തോ ഒന്നിനാൽ നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഞാൻ നിർത്താൻ പോവുകയാണ്. അതിനുശേഷം അങ്ങനെ ചെയ്യേണ്ടതായി വന്നേക്കാം. നിങ്ങൾ എന്തോ ഒന്നിനാൽ നിറഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും ഒന്നിനാൽ നിറയാതെ നിങ്ങൾക്കവിടെ ആയിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ജീവനുണ്ട്. ആ ജീവൻ നിങ്ങളെ ഭരിക്കുന്നു. ആ ജീവൻ ഒരാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. നിങ്ങളിപ്പോൾ ഈ ലോകത്താൽ നിറഞ്ഞിരിക്കാം. ഈ ലോകത്തെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ലോകകാര്യങ്ങളിലോ ആയിരിക്കാം. ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും സഭയുടെ മതവിശ്വാസത്തിൽ നിറഞ്ഞിരിക്കാം. അത് നിങ്ങൾ ചൊല്ലുന്ന ചില ചെറിയ പ്രാർത്ഥനകളായിരിക്കാം. അതേതെങ്കിലും ചില മരിച്ച വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നും. അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഏതെങ്കിലും ഒരുതരം അടയാളമുണ്ടാക്കുന്നതോ ആകാം. ദൈവം നിങ്ങളോട് കരുണ കാണിക്കട്ടെ. നിങ്ങളൊരു മതസമ്പ്രദായത്താൽ നിറഞ്ഞിരിക്കാം. അത് അതിലും മോശമായ ഒന്നാകുന്നു. അത് ശരിയാണ്. വേദപുസ്തകം പറയുന്നു, അവസാന നാളുകളിൽ അവർ വളരെ വലിയ മതവിശ്വാസികളും ഭക്തിയുടെ വേഷം ധരിച്ചവരുമായിരിക്കും. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. നിങ്ങൾ മതസമ്പ്രദായത്താൽ നിറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ അരിഷ്ടനാകുന്നു. വെറും മതം മാത്രം, അത്രമാത്രം. നിങ്ങൾ മതവിശ്വാസങ്ങളാൽ നിറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങൾ ലോകത്താൽ നിറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ അന്ധനാകുന്നു. അങ്ങനെ അതിനുശേഷം വീണ്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരിക്കാം. ആമേൻ. നിങ്ങൾ അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അതിനായി നിറയാൻ ഞാൻ ആശിക്കുന്നു. അങ്ങനെ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്? നിങ്ങൾക്ക് ശക്തി കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹം കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം കിട്ടിയിരിക്കുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് സമാധാനം കിട്ടിയിരിക്കുന്നു. നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു. നിങ്ങൾക്കൊരു അടയാളം കിട്ടിയിരിക്കുന്നു. ആമേൻ. നിങ്ങൾക്ക് വിശ്രമം കിട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ആനന്ദവും നിറയെ മഹിമയും കിട്ടിയിരിക്കുന്നു. നിങ്ങൾ നങ്കൂര വിട്ടുറച്ചിരിക്കുന്നു. ഓ എന്റെ പരിശുദ്ധാത്മാവിനോടൊപ്പം നിങ്ങൾ എന്താണോ അതാകുന്നു. നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുകയും അവസാന നാളിലെ പൊതുവായ പുനരുത്ഥാനത്തിനായി കാത്തിരിക്കുന്നു. വരാനിരിക്കുന്ന ലോകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അവനെ മഹിമയിലും പ്രതാപത്തിലും വരുന്നത് കണ്ടിരിക്കുന്നു. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവനിൽ നിദ്ര പ്രാപിച്ചവരുടെ ദ്രവത്വമുള്ള ശരീരങ്ങൾ അവനിൽ നിദ്ര പ്രാപിക്കുക. നിങ്ങൾ എങ്ങനെയാണ് അവനിലാകുന്നത്? നാം എല്ലാവരും ഏകശരീരമാകുമാർ. ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു വരിക്കുന്നു. അവനിൽ നിദ്ര പ്രാപിച്ചവരുടെ ദ്രവത്വമുള്ള ശരീരങ്ങൾ അവന്റെ തേജസ്സുള്ള ശരീരം പോലെ ആക്കപ്പെടുകയും അതിൽ കൂടെ സകലത്തെയും തന്നിൽ തന്നെ കീഴാക്കപ്പെടുത്താൻ അവന് കഴിയുന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു. യോഹന്നാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, എഴുതുക, കർത്താവിൽ മരിച്ചിരിക്കുന്ന മരിച്ചവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ എങ്ങനെ അവനിൽ പ്രവേശിക്കാൻ പോകുന്നു? നാം എല്ലാവരും ഏക ശരീരമാകുമാർ. ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. ഇനി മുതൽ കർത്താവിൽ മരിക്കുന്നവർ അവർ തങ്ങളുടെ അധ്വാനത്തിൽ നിന്നും വിശ്രാമം പ്രാപിച്ചിരിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. അതിനുവേണ്ടിയാണ് അവൻ പരിശുദ്ധാത്മാവിനെ അയച്ചത്. ഓ വാഴ്ത്തപ്പെട്ട ഉറപ്പ്! യേശു എന്റേതാണ്. ഞാൻ അവനിലും അവൻ എന്നിലുമാകുന്നു. പിതാവ് അവനിലും അവൻ പിതാവിലുമാകുന്നു. പിതാവ് എന്നിലും ഞാൻ അവനിലുമാകുന്നു. യേശു എന്റേതാകുന്നു. ഓ ദിവ്യ മഹത്വത്തിന്റെ എന്തൊരു മുൻകൂട്ടി അഭിരുചി! ഞാൻ രക്ഷയുടെ അവകാശിയും ദൈവത്താൽ വിലയ്ക്ക് വാങ്ങിയവനും അവന്റെ ആത്മാവിൽ ജനിച്ചവനും അവന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവനുമാകുന്നു. ആമേൻ. ഞാനതിനെ ഒരു തൊഴിലാക്കിയില്ല. ഓ എന്റെ എല്ലാ മാണിക്യങ്ങളും വജ്രങ്ങളും വെള്ളിയും സ്വർണവും അവന്റെ ഖജനാവുകൾ നിറഞ്ഞിരിക്കുന്നു. അവന് അപ്രമേയ ധനമുണ്ട്. കാരണം ഞാൻ ഒരു രാജാവിൻ പൈതലാകുന്നു. യേശുൻ രക്ഷിതാവിനോടൊപ്പം എന്നെ ഒരു രാജപുത്രനാക്കുന്നു. ആമേൻ, ആമേൻ. ഞാനതിനെ കൈമാറ്റം ചെയ്യുകയില്ല. എന്റെ പക്കൽ എനിക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തിരുവെഴുത്ത് കൂടിയുണ്ട്. അതിനെ തുടർന്ന് ഇതാ മറ്റൊരു തിരുവെഴുത്ത് കൂടി. എപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ആ കാര്യമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ലോകത്തിന് എന്തായിരിക്കും? ഒരു പരദേശിയായിരിക്കും. ഇത് വൈകിപ്പോയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ ഈ കാര്യത്തിന് വേണ്ടി ഇത് ഒരിക്കലും വൈകിയിട്ടില്ല. ഒരു പരദേശി. ഓ
Pilgrims and we're strangers here. We're seeking a city to come. The lifeboat soon is coming to gather his jewels home.
അങ്ങ് ദൂരെ ഒഹായോ നദിയിലെ വെള്ളം തുടിക്കുന്നത് എനിക്ക് കേൾക്കാൻ കഴിയും. ഞാനൊരു ചെറുപ്പക്കാരനായ പ്രാസംഗികനായിരുന്നപ്പോൾ, ഏകദേശം 22 വയസ്സുള്ളപ്പോൾ അത് ഞാൻ അവിടെ പാടിയിരുന്നു. അപ്പോൾ ഞാൻ കേട്ടു. എന്റെ മേലെയായി ഞാൻ നോക്കി. ഒരു ശബ്ദം ഞാൻ കേട്ടു. മേലേക്ക് നോക്കുക. ഇതാ അങ്ങ് ദൂരെ അവിടെ തൊങ്ങിക്കിടക്കുന്നതായ ആ വലിയ പ്രകാശം നേരെ എന്റെ മുകളിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ സ്നാപകനെ ക്രിസ്തുവിന്റെ ആദ്യ വരവിന് മുന്നോടിയായി അയച്ചതുപോലെ നിനക്കൊരു സന്ദേശമുണ്ടായിരിക്കും. അത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായിരിക്കും. ഓ, എനിക്കതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എന്നാൽ അതുപോലെ തന്നെ സംഭവിച്ചു. അങ്ങനെ ഇന്ന് രാത്രി ഉണർവിന്റെ തീനാളങ്ങൾ ലോകമെങ്ങും എല്ലായിടത്തും കത്തിക്കൊണ്ടിരിക്കുന്നു. വില കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മഹാവലിയ സഭ സ്വയം അവളെ തന്നെ ഉയർത്തുകയും രോഗശാന്തിയുടെ വലിയ പ്രചാരണ പ്രവർത്തനങ്ങളും കൂടാതെ അടയാളങ്ങളും അതിശയങ്ങളും അത്ഭുതങ്ങളും അവന്റെ വരവിനെ കാണിക്കുന്നു. നിങ്ങളൊരു പരദേശിയാകുന്നു, കൂടാതെ നിങ്ങൾ അപരിചിതനുമാകുന്നു. നിങ്ങൾ വിചിത്രമായ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് പെരുമാറിയിരുന്നത് പോലെ പെരുമാറുന്നില്ല. ജനങ്ങൾ പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയുകയും നിങ്ങൾ ലോകത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ തുടർച്ചയായി ശല്യം ചെയ്തിരുന്ന കാര്യങ്ങളെ നിങ്ങൾ അവഗണിക്കുന്നു. നിങ്ങളത് അവഗണിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ഒരു വിചിത്രമായി പെരുമാറുന്ന ജീവിയായി തീരുന്നു. നിങ്ങൾ അവർക്ക് ഒരു വിരൂപമായ താറാവാകുന്നു. കോഴിക്കൂടിനടിയിൽ വിരിഞ്ഞ ആ ചെറിയ കഴുകൻ, അത് ഞാൻ പ്രസംഗിച്ചിരുന്നു, കഴുകൻ തന്റെ കൂടനക്കും പോലെ നിങ്ങൾ അവർക്ക് ഒരു വിചിത്രമായി കാണപ്പെടുന്ന സൃഷ്ടിയായി തീരുന്നു. എന്നാൽ ഓ, എന്റെ, നിങ്ങൾ രാജാവിന്റെ തെരുവീതിയിൽ നടക്കുന്നു. ആമേൻ. ഓ, അത് സ്വർഗത്തിലേക്കുള്ള തെരുവീതിയാകുന്നു. അതുകൊണ്ട് ഞാൻ രാജാവിന്റെ തെരുവീതിയിൽ നടക്കുന്നു. അവർ പറയും, ആ വിശുദ്ധ ഉരുളുകാരനെ, ആ വൃത്തികെട്ട താറാവിൻ കുഞ്ഞിനെ നോക്കൂ. അത് ആ വിശുദ്ധ ഉരുളുകാരനായ പ്രാസംഗികനാകുന്നു. ഒരു പ്രശസ്തനായ മെത്തഡിസ്റ്റ് പ്രാസംഗികൻ ഇന്ന് ലൂയിവില്ലയിലുള്ള ഒരു മനുഷ്യനോട് പറഞ്ഞു, സഹോദരൻ ബില്ലിയെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്ക് എന്റെ കഴുത്ത് പുറത്തേക്ക് നീട്ടേണ്ടി വരും. എനിക്ക് വേണ്ടി നിങ്ങളുടെ കഴുത്ത് നീട്ടേണ്ടതിന്റെ ആവശ്യമില്ല. അവൻ തന്റെ ജീവൻ എനിക്കായി നീട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. ഞാൻ രാജപാതയിൽ നടക്കുന്നു. അത്രമാത്രം മതി. ഓ എന്റെ, അവന്റെ ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. അവന്റെ ആത്മാവിൽ ജനിച്ചിരിക്കുന്നു. അവന്റെ രക്തത്തിൽ കഴുകപ്പെട്ടിരിക്കുന്നു. ഹാലലൂയ, എന്തൊരു സന്തോഷം. അതിനുശേഷം മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ട്? എന്താണ് നിങ്ങളെ അത് ചെയ്യിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും ഒരു മനുഷ്യനാണ്. എന്നാൽ എന്താണ് നിങ്ങളെ അത് ചെയ്യിക്കുന്നത്? അതെന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ആത്മാവ് മേലിൽ നിന്ന് വന്നിരിക്കുന്നതിനാലാണ്. അത് ദൈവം നിങ്ങളിലാകുന്നു. ഞാൻ റോമിലേക്ക് പോയപ്പോൾ, അതായത് അവർക്ക് ഓരോരുത്തർക്കും റോമാക്കാരുടെ ആത്മാവുള്ളതായി ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ ഗ്രീസിലേക്ക് പോയപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഗ്രീസിന്റെ ആത്മാവുണ്ടായിരുന്നു. ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി, എല്ലാവർക്കും ഒരു ഇംഗ്ലീഷുകാരുടെ ആത്മാവുണ്ടായിരുന്നു. നിങ്ങളതുപോലെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നിങ്ങളത് കണ്ടെത്തും. അതിനുശേഷം നിങ്ങൾ അമേരിക്കയുടെ ആത്മാവിനെ കണ്ടെത്തും. അത് ഭയങ്കരമാണ്. ഞാൻ റോമിലെ സാൻ ഏഞ്ചലോസിലെ ഭൂഗർഭ കല്ലറകളിൽ പോയപ്പോൾ അവർക്കവിടെ ഒരു സൂചന എഴുതിയതുണ്ടായിരുന്നു, ദയവായി അമേരിക്കക്കാരായ സ്ത്രീകൾ മരിച്ചവരെ ബഹുമാനിക്കാൻ വസ്ത്രം ധരിക്കുക. അമേരിക്കയുടെ ആത്മാവാകുന്നു. അവർ വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് ശ്രദ്ധിക്കുക. അവർ തീരെ ചെറിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് എല്ലാവരും അവരെ നോക്കാൻ പോകുന്നു. ഇവിടെ ഇതാ മിസ് അമേരിക്ക വരുന്നു. അതാണ് അമേരിക്കയുടെ ആത്മാവ്. അവൾ എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. വസ്ത്രധാരണത്തിൽ നിന്നും മനുഷ്യ അവളുടെ പുറകിൽ ഒരു ചെറിയ വൃത്തികെട്ട മൂക്കോടുകൂടിയ ചുരുണ്ട നീണ്ട രോമമുള്ള ഒരു പട്ടിക്കുഞ്ഞിനെ അവളുടെ പിന്നിലായി വലിച്ചുകൊണ്ട് അവൾ വരുന്നു. അത് ശരിയാണ്. ഓ അതെ, അവൾ അമേരിക്കക്കാരിയാകുന്നു. ശ്രീമതി അമേരിക്ക താഴേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങൾക്കറിയാമോ, ഇതുപോലെ ഞെളിഞ്ഞ് നടന്നുകൊണ്ട് വരുന്നു. എന്തുകൊണ്ടാണ്? അവൾക്ക് അമേരിക്കയുടെ ആത്മാവുള്ളത് കൊണ്ടാണ്. എന്നാൽ യേശു പറഞ്ഞു, അന്നാളിൽ അവൻ ഇതിനെതിരായി സാക്ഷ്യം പറയും. അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ ഈ ഭൂമിയിൽ നിന്നുള്ളവരാകുന്നു, ഞാൻ ഉയരത്തിൽ നിന്നാകുന്നു. ക്രിസ്തുവിന്റെ ആത്മാവിനെ നിങ്ങൾക്കും ഉള്ളിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉയരത്തിൽ നിന്നാകുന്നു എങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു അപരിചിതനാണ്. എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഒരു റോമാക്കാരൻ ഇവിടേക്ക് വരുന്നു, അവൻ അവന്റെ തല ചൊറിയുന്നു. ഒരു ജർമ്മനിക്കാരൻ ഇവിടേക്ക് വരുന്നു, അമേരിക്കക്കാരൻ അങ്ങോട്ട് പോകുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ വന്നിരിക്കുന്നതായ രാജ്യത്തിന്റെ ആത്മാക്കളാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മെ ഈ ലോകത്തിന് മുമ്പിൽ വളരെയധികം വ്യത്യസ്തരാക്കുന്നത്. നിങ്ങൾ മുകളിൽ നിന്നും വന്നിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ജനിച്ചിരിക്കുന്നു. നിങ്ങളാണ്, നിങ്ങൾ മറ്റൊരു രാജ്യത്തിലെ പൌരനാണ്. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാ വന്നിരിക്കുന്നത്. അത് നമ്മെ ദൈവരാജ്യത്തിലെ പൗരനാക്കാനാകുന്നു. നിങ്ങൾ ദൈവരാജ്യത്തിലെ ഒരു പൗരനാണെങ്കിൽ അത് നിങ്ങളെ ഏത് രീതിയിൽ പെരുമാറുന്നതിനിടയാക്കും? അത് ദൈവം തന്റെ രാജ്യത്തിൽ ചെയ്യുന്നത് പോലെ ആയിരിക്കും. ദൈവം തന്റെ രാജ്യത്തിൽ എന്ത് ചെയ്യുന്നു? അത് വിശുദ്ധിയും ധാർമ്മികതയും വിശുദ്ധിയുള്ള ചിന്തകളും വിശുദ്ധിയുള്ള മനസ്സുമാകുന്നു. ശക്തിയും സ്നേഹവും, നഷ്ടപ്പെട്ടവരുടെ പിന്നാലെ പോകുന്നതും രോഗികളെ സുഖപ്പെടുത്തുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതുമാകുന്നു. അപ്പോൾ ലോകത്തിന് നിങ്ങൾ ഭ്രാന്താണെന്ന് തോന്നിയിട്ട് അവർ പറയും, ഈ ജനങ്ങൾ തലയ്ക്ക് സുഖമില്ലാത്തവരാണ്, നോക്കൂ. എന്നാൽ നിങ്ങൾ ദൈവരാജ്യത്തിലെ ഒരു പൌരനാകുന്നു. ഒരു തിരുവെഴുത്ത് കൂടി നിങ്ങൾ ഇത് കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യോഹന്നാൻ 12:24 ഞാൻ നിങ്ങളോട് ഇത് വേഗത്തിൽ ഉദ്ധരിക്കട്ടെ. യേശു പറഞ്ഞു, ഒരു ഗോതമ്പ് മണി നിലത്ത് വീണാൽ അത് നിലത്ത് വീണിച്ചാകാതെ അതിന് മറ്റൊരു ജീവൻ പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഒരു സമാപന പ്രസ്താവന കൂടി. അതുകൊണ്ട് ഓർക്കുക, എങ്കിൽ ഇത് പരിപൂർണമായും, ഇപ്പോൾ നിങ്ങൾ ജനങ്ങളോട് പറയുകയാണ്, ഇത് പരിപൂർണമായും അത്യന്താപേക്ഷിതവും അനിവാര്യവും നിർബന്ധിതവും നിയമകൽപ്പിതവുമായിട്ട് നിങ്ങളിപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരിക്കണം. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുനരുത്ഥാനത്തിൽ വരാൻ കഴിയില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന് തന്റെ നിയമങ്ങൾ ലംഘിക്കാൻ കഴിയുകയില്ല. അത് നമുക്കറിയാം, അവൻ തന്റെ നിയമങ്ങൾ പാലിക്കുന്നു. ഇപ്പോൾ ഒരു ഗോതമ്പ് മണി അല്ലെങ്കിൽ ധാന്യം, യേശുവോട് പറഞ്ഞതുപോലെ നമുക്കത് എടുക്കാം. തീർച്ചയായും ഒരു ധാന്യം, വേദപുസ്തകത്തിൽ ഞാൻ ഇന്ന് അത് വായിക്കുകയായിരുന്നു, അത് ചണച്ചെടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിത്തിനെയോ സൂചിപ്പിക്കുന്നു. എന്നാൽ ഗോതമ്പ്, ബാർലി, ചോളം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയാലും അതൊരു ധാന്യമാണ്. എന്നാൽ ഒരു ഗോതമ്പ് മണി നിലത്ത് വീഴുമ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള നാമെല്ലാവരും നാം അത് കണ്ടിരിക്കുകയും ഇത് സംഭവിക്കുന്നുവെന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. ഒരു ഗോതമ്പ് മണി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധാന്യത്തിന്റെ വിത്ത് അതിന് കഴിയുന്നത്രയും സമ്പൂർണമായി കാണപ്പെടാൻ കഴിഞ്ഞെന്നിരിക്കാം. എന്നാൽ നിങ്ങളത് നിലത്തിടുമ്പോൾ ആ വിത്തിന് കഴിയുമെങ്കിൽ അതിന് നിലനിൽക്കുന്ന ജീവനുണ്ട്. അത് ഇന്ന് മണ്ണിനടിയിലേക്ക് പോകുകയും സ്വയം അതൊരു തണ്ടിൽ പുനരുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അത് നിലത്ത് നിന്നും തിരികെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് വരുന്നു, എന്നിട്ട് പിന്നെയും തിരികെ നിലത്തേക്ക് പോകുന്നു. ഇത് നിലനിർത്തുന്ന ജീവനാകുന്നു. ആ ധാന്യത്തിനുള്ളിൽ ജീവന്റെ അണു അതിന് ലഭിച്ചിട്ടില്ലെങ്കിൽ അതെത്ര മനോഹരമായി കാണപ്പെടുന്നുവെങ്കിലും അതൊരിക്കലും ഉയർന്നു വരികയില്ല. അത് നിലത്തേക്ക് പോയി അഴുകുന്നു. അതാകുന്നു ഇത്. അതിന്റെ ഒരു ഭാഗം വസ്തുക്കൾ മണ്ണിനെ ഫലഭൂഷ്ടമാക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ അത് വീണ്ടും ജീവിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ നിലനിർത്തുന്ന ജീവൻ ഇല്ലെങ്കിൽ അതൊരിക്കലും ജീവിക്കുകയില്ല. ആർക്കും അതിനെപ്പറ്റി അറിയാം, നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. രണ്ടുപേർ ഉണ്ടായിരിക്കാൻ കഴിയും, അവരിൽ ഒരാൾ കൃത്യമായും അവർ രണ്ടുപേരും ഒരുപോലെ കാണപ്പെട്ടിരുന്നു. അവരിൽ ഒരാൾ ഒരു നല്ല മനുഷ്യനാകാം, അവന് നല്ല പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും, അവനങ്ങനെ അതെല്ലാം ചെയ്യാൻ കഴിയും. എന്നാൽ ആ മനുഷ്യനിൽ നിത്യജീവൻ ഇല്ല എങ്കിൽ അവൻ ഒരിക്കലും പുനരുദ്ധാനത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയില്ല. അവനത് ചെയ്യാൻ കഴിയില്ല. അവിടെ ഉയർപ്പിക്കാൻ യാതൊന്നുമില്ല. അവനെ ഉയർത്തിക്കൊണ്ടുവരാൻ യാതൊന്നുമില്ല. അവിടെ യാതൊരു ജീവനുമില്ല. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, എന്റെ പ്രിയ സഹോദര, എന്റെ പ്രിയ സഹോദരി, ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ചല്ലാതെ അവൻ ഈ രാജ്യത്തിലേക്ക് തിരികെ വരാൻ യാതൊരു വിധത്തിലും സാധ്യമല്ല. അവന് കഴിയില്ല. ഈ ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകാതെ അതിന് കഴിയില്ല. അവൻ തന്നെക്കുറിച്ച് തന്നെ സ്വയം സംസാരിക്കുകയായിരുന്നു. എന്നാൽ അവന്റെ പക്കൽ ഉണ്ടായിരുന്നത് നിലനിർത്തുന്ന ജീവനല്ലായിരുന്നു. അവന്റെ പക്കൽ അവന് നിത്യജീവൻ ഉണ്ടായിരുന്നു. അതേ ജീവൻ തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്നതിന് അവൻ ആ ജീവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനുഷ്യജീവൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ മോഹിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങുന്നതിന് ധാരാളമാകുന്നു. ഉല്ലാസപ്രിയായി ജീവിക്കുന്നവൾ അവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഉയർക്കാൻ കഴിയുകയില്ല. നിങ്ങൾ സ്കൂളിലെ ഏറ്റവും ജനപ്രിയയായ പെൺകുട്ടിയായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലെ ചീട്ടുകളിയിൽ ഏറ്റവും ജനപ്രിയയായ പെൺകുട്ടിയായിരിക്കാം. നിങ്ങൾ രാജ്യത്തെ ഏറ്റവും മികച്ച വസ്ത്രം ധരിച്ച സ്ത്രീയായിരിക്കാം. നിങ്ങൾ ഏറ്റവും സുന്ദരിയായിരിക്കാം. നിങ്ങൾ ഏറ്റവും മികച്ച ആകൃതിയുള്ളവളായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഒരു ആരാധനാപാത്രമായിരുന്നേക്കാം. നിങ്ങൾ ഒരുപക്ഷെ ഇതെല്ലാം ആയിരിക്കാൻ ഇടയുണ്ട്. അതെല്ലാം അത്ഭുതകരമായ കാര്യമാകുന്നു. എന്നാൽ സഹോദരി, നിങ്ങളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ അത് നിത്യജീവനാകുന്നു. ഈ വഴിയുടെ അവസാനത്തിൽ നിങ്ങൾ നശിച്ചു പോകും. നിങ്ങളെങ്ങനെ കാണപ്പെടുമെന്നോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയായിരിക്കുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എത്രമാത്രം ജനപ്രീതി ആർജിച്ചവനായാലും ജനപ്രീതി ഇല്ലാത്തവനായാലും ഞാനത് കാര്യമാക്കുന്നില്ല. എത്ര സുന്ദരിയോ അല്ലെങ്കിൽ എത്ര വൃത്തികെട്ടതോ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്നേക്കും ജീവിക്കും. ചന്ദ്രനും നക്ഷത്രങ്ങളും ഇല്ലാതാകുകയും ഭൂമി സ്വയം മലകളിലേക്കും മരുഭൂമികളിലേക്കും അലിഞ്ഞു ചേർന്ന് കഴിയുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും യാതൊന്നും അവശേഷിക്കാതെ വരും. ലോകം തന്നെ മദ്യപിച്ച് രാത്രിയിൽ വീട്ടിലേക്ക് പിച്ചവെച്ച് വരുന്ന മനുഷ്യനെ പോലെ ആകുകയും നക്ഷത്രങ്ങൾ പ്രകാശിക്കാൻ വിസമ്മതിക്കുകയും ആകാശത്തു നിന്നും വീഴുകയും ചന്ദ്രൻ രക്തമായി മാറുകയും അതോടൊപ്പം ആ സൂര്യൻ വിവരണമായി മനുഷ്യപുത്രൻ വരുന്നത് കാണുമ്പോൾ അതിന്റെ മുഖമറയ്ക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നീതിയിൽ തിളങ്ങുകയും സുന്ദരിയായ യൗവനക്കാരിയായ സ്ത്രീയെ പോലെ കല്ലറകളിൽ നിന്നും കടന്നുവരും. എന്നിട്ട് നിങ്ങളുടെ ഇണയെ എടുക്കുകയും എന്നേക്കും ജീവിക്കുകയും അതോടൊപ്പം നിത്യയുഗങ്ങളിൽ നിങ്ങൾ അപ്പോഴും ജീവിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അല്പമായ വലി പോലും തോന്നുന്നുവെങ്കിൽ അത് ഉപേക്ഷിച്ചു കളയരുത്. പരിശുദ്ധാത്മാവ് എന്താകുന്നു? ദൈവം നിങ്ങളിലാകുന്നു. അതെന്തിനു വേണ്ടിയാണ്? തന്റെ ജനത്തിന്റെ ഇടയിൽ തന്റെ പ്രവൃത്തികളെ തുടരുന്നതിനു വേണ്ടിയാകുന്നു. തന്റെ സഭയെ ഒരുമിച്ച് കൊണ്ടുവരാനും അത് ലൂഥറിൽ നിന്നും മെത്തഡിസ്റ്റിൽ നിന്നും പെന്തിക്കോസ്കാരിൽ നിന്നും ആദ്യ ദൂരത്തായുള്ള ഒരു സ്ഥലത്ത് സഭയെ ഈ ദിവസം കൊണ്ടുവന്നിട്ട് അത് പുത്രസ്വീകാര്യത്തിനും അതോടൊപ്പം ഉൽപ്രാപണത്തിനുമുള്ള കൃപയെ നൽകുന്ന ഒരു സ്ഥാനത്തെത്തിക്കുന്നതിനുമാകുന്നു. അതായത് സഭയുടെ ഈ ഭാഗം ആത്മാവ് ഈ സഭയിലേക്ക് ഇവിടെ കടന്നു വരുമ്പോൾ അത് ഉയർത്തെഴുന്നേൽക്കും. അതിയാത്മാവിൽ സ്പർശിക്കപ്പെട്ട എല്ലാ വീണ്ടെടുക്കപ്പെട്ടവരെയും അതിനോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരും. തങ്ങളുടെ നീതീകരണത്തിൽ അവർക്കുണ്ടായിരുന്ന എല്ലാ പ്രകാശവുമായി അവിടെ നിന്നിരുന്ന ആ ലൂഥറന്മാരും തറയിൽ വീണിരുന്ന ആ മെത്തഡിസ്റ്റുകാരും അവരുടെ മുഖത്തേക്ക് അവർ വെള്ളമൊഴിക്കുകയും അത് വിശദീകരണത്തിൽ കൂടെ അവരുടെ മേലുണ്ടായിരുന്ന ആത്മാവിന്റെ പ്രകടനത്താലായിരുന്നു. ആ പെന്തക്കോസ്തുകാർ, അതായത് അവർ തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവരെ തൊണ്ടകീറിയവരെന്ന് വിളിക്കുകയും അതോടൊപ്പം ഓ വായാടികളെന്നും കൂടാതെ താറാവ് ഭാഷക്കാരെന്നും അങ്ങനെയെല്ലാം വിളിച്ചിരുന്നു. അന്നാളിൽ ഇവരെല്ലാം നീതീകരിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ ഈ വേദപുസ്തകം ഇവിടെ എത്ര സുനിശ്ചിതമായി നിലകൊള്ളുന്നത് പോലെ അവർ നിൽക്കും. നിങ്ങൾ എന്നെ അവന്റെ ഒരു ദാസനായി വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ എന്നെ അവന്റെ പ്രവാചകൻ എന്ന് വിളിക്കുന്നു, ഞാൻ എന്നെ സ്വയം അങ്ങനെ വിളിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോട് കർത്താവിന്റെ നാമത്തിൽ പറയുന്നു, ക്രിസ്തുവിലുള്ളവരെയെല്ലാം ദൈവം അവനോടുകൂടെ അവന്റെ വരവിൽ പുനരുത്ഥാനത്തിൽ കൊണ്ടുവരും. അത് ക്രിസ്തുവിലുള്ളവരെ മാത്രമാകുന്നു. സ്നേഹിതരെ, നാം എങ്ങനെ ക്രിസ്തുവിൽ പ്രവേശിക്കും? ഒരു മതവിശ്വാസത്താൽ നാം എല്ലാവരും ക്രിസ്തുവിൽ ചേർന്നിരിക്കുന്നുവോ? ഇല്ല. ഒരു കൈകുലുക്കലിൽ കൂടെ നാം എല്ലാവരും അവനിലേക്ക് വലിക്കപ്പെടുമോ? ഇല്ല. ഒരു ജലസ്നാനത്താൽ നാം എല്ലാവരും അവനിലായിരിക്കുന്നുവോ? ഇല്ല. അതോ ഒരു സഭാസംഘടനയാൽ നാം എല്ലാവരും അവനിൽ സംഘടിച്ചിരിക്കുന്നുവോ? ഇല്ല. എന്നാൽ ഒന്ന് കൊരിന്ത്യർ 12:13, ഒരേ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ നാം എല്ലാവരും, മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും ലൂഥറൻകാരും പ്രസ്ബിറ്റേറിയൻകാരും, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ വെളിച്ചത്തിൽ നടക്കുക. നമുക്ക് പരസ്പരം കൂട്ടായ്മയുണ്ട്. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരേ ആത്മാവിനാൽ ഏക ശരീരത്തിലേക്ക് നാം എല്ലാവരും സ്നാനമേറ്റിരിക്കുകയും അവന്റെ കൃപയിൽ പങ്കാളികളായി തീർന്നുമിരിക്കുന്നു. നിങ്ങൾക്ക് ന്യായവിധിയിലേക്ക് പോകാൻ കഴിയില്ല. എന്റെ വചനം കേട്ട് എന്നിൽ വിശ്വസിക്കുന്ന ഏവനും പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതുവരെ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ കഴിയില്ല. എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് അപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ പുനരുത്ഥാനത്തെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. എന്ത്? നിങ്ങൾ ഒരിക്കലും ന്യായവിധിയിൽ പിടിക്കപ്പെടുകയില്ല. നിങ്ങൾ ഒരിക്കലും വെള്ളസിംഹാസനത്തിൽ ന്യായവിധിക്കായി നിൽക്കില്ല. നിങ്ങളുടെ ന്യായവിധി നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ കണ്ടുപെട്ടുന്നു. നിങ്ങൾ നിങ്ങളുടെ ന്യായവിധിയെ കടന്നിരിക്കുന്നു. അത് നിങ്ങൾ കടന്നുപോകുമ്പോൾ പറയുക, എന്നിൽ ഒരു ഗുണവുമില്ല, എനിക്ക് യാതൊരു അറിവുമില്ല, കർത്താവെ എന്നിലേക്ക് കടന്നുവന്ന് എന്നെ എടുത്തുകൊണ്ടുപോയി നയിക്കണമേ കർത്താവെ. ഈ ഭ്രാന്ത് പിടിച്ച ലോകം പറയുന്നത് എന്താണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. കർത്താവെ, നിന്റെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ. അപ്പോൾ നിങ്ങൾ ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ തന്നെ ഒരു വിഡ്ഢിയായി വിധിക്കുക. കൂടാതെ അവന്റെ നീതിയിൽ ആ ദിവസം നാം അവന്റെ സാദൃശ്യത്തിൽ അമർത്യരായി നിലകൊള്ളും. ഒരു വഴി മാത്രം. എങ്ങനെ? ഒരേ ആത്മാവിനാൽ ഏക ശരീരത്തിലേക്ക് നാം എല്ലാവരും സ്നാനമേറ്റിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ ആ ശരീരത്തിലായിരിക്കുമ്പോൾ ന്യായവിധി ഇതിനകം തന്നെ ആ ശരീരത്തെ ന്യായം വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ നിങ്ങളുടെ പാപത്തിന്റെ പ്രായച്ചിത്തമായി നിങ്ങൾ അവനെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, ഞാനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് തിരികെ വന്ന് നിങ്ങൾക്കൊരു അടയാളമായി ഒരു മുദ്ര നൽകുകയാണെങ്കിൽ ആ ആത്മാവ് നിങ്ങളെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ മറ്റൊരു വഴിയിലേക്ക് തിരികെയും നിങ്ങൾ ക്രിസ്തുയേശുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യുന്നു. നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പഴയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുപോയിരിക്കുകയും നിങ്ങൾ ക്രിസ്തുവിൽ പുതുതായിരിക്കുന്നു. ആമേൻ. ഓ ദയവായി എന്റെ ക്രിസ്തീയ സഹോദരന്മാരെ, അല്ലെങ്കിൽ എന്റെ സഹോദരിമാരെ, ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തി പറയട്ടെ, ഈ ഉണർവ് നിങ്ങളെ കടന്നുപോകാൻ അനുവദിക്കരുത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. ഇതെന്താകുന്നു? ദൈവത്തിന്റെ ആത്മാവാകുന്നു. ഇതെന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങളെ നയിക്കാനും നിങ്ങളെ വഴി നടത്താനും നിങ്ങളെ നിറയ്ക്കാനും നിങ്ങളെ വിശദീകരിക്കുന്നതിനും നിങ്ങളെ വിളിച്ചു പുറത്താക്കുന്നതിനും സഭയിലാക്കുന്നതിനുമാകുന്നു. ഒരു സഭ എന്ന് വെച്ചാൽ എന്താണ്? സഭ എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? വിളിച്ചു പുറത്താക്കപ്പെട്ടത്, വേർതിരിക്കപ്പെട്ടത്. ഓ, അതിൽ നിന്നും ഇപ്രകാരം എനിക്കിപ്പോൾ തന്നെ ഒരു പ്രഭാഷണം എടുക്കുവാൻ കഴിയും. വിളിച്ചു പുറത്താക്കപ്പെട്ടത്, വേർതിരിക്കപ്പെട്ടത്, പരദേശികൾ, ലോകത്തിൽ നിന്നും ദൂരെയായവർ, അന്യരും തീർത്ഥാടകരും. നമുക്കിവിടെ നാം ജീവിക്കുന്നതിനായി ആഗ്രഹിക്കുന്ന യാതൊരു നിലനിൽക്കുന്ന നഗരവുമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. ഓ എന്റെ അതിപ്രകാരം അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും പോലെ അന്യദേശത്ത് കുറച്ചു സമയം പാർക്കുകയും കൂടാരങ്ങളിൽ താമസിക്കുകയും ചെയ്തതുപോലെയാകുന്നു. അവർ അന്യരും പരദേശികളും അവകാശത്തിന്റെ സന്തതിയും തിരികെ അവിടെ അവകാശികളാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പിതാവിന്റെ അവകാശിയാകുന്നു. നാം അവരുടെ സന്തതികളാണ്. അവർ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ആമേൻ. അവർ അതിനെ തിരയുകയായിരുന്നു. അങ്ങനെ ഇന്നും അവരുടെ സന്തതി ഇപ്പോഴും വരുവാനിരിക്കുന്ന നഗരത്തിനായി കാത്തിരുന്നു കൊണ്ട് പറയുന്നു, ഞാൻ ഈ ലോകവുമായി പൊരുത്തപ്പെട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ലോകവുമായി യാതൊരു കാര്യവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് സമചതുരമായി നിർമ്മിക്കപ്പെട്ട ആ ഒരു നഗരത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. നിത്യജീവനുള്ള ഒരു നഗരത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. അവിടെ സൂര്യൻ ഒരിക്കലും അസ്തമിക്കുകയില്ല. അവിടെ വാർദ്ധക്യം ഉണ്ടാകുകയില്ല. അവിടെ ഒരിക്കലും ഒരു വാതിൽ പിടിയിൽ ഒരു ചുളിവോ അല്ലെങ്കിൽ മലയടിവാരത്തിൽ ഒരു കല്ലറകളോ ഉണ്ടായിരിക്കില്ല. ഞാൻ ആ നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരമാകുന്നു. അത് കണ്ടെത്താൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. പർവ്വതത്തിൽ നിന്നും കൈതൊടാതെ ഒരു കല്ല് ലോകത്തിലേക്ക് ഉരുണ്ടുവന്നിട്ട് അതിനെ പൊടിച്ചു കളയുകയും അതിനെ ഗോതമ്പ് പോലെ അല്ലെങ്കിൽ കളത്തിലെ പതിർ പോലെ പറപ്പിച്ചു കളഞ്ഞു. ആ കല്ല് ക്രിസ്തുയേശുവാകുന്നു. അത് ലോകത്തിന്റെ ഇടർച്ചക്കല്ലും അപമാനത്തിന്റെ കല്ലും പരിഹാസത്തിന്റെ കല്ലും സഭയ്ക്ക് ഒരു ഇടർച്ചക്കല്ലുമാകുന്നു. എന്നാൽ വിശ്വാസിക്ക് അതൊരു വിലയേറിയതും അമൂല്യവുമായ ഒരു കല്ലായിട്ട് അതൊരു ഉറപ്പിന്റെ കല്ലും ഒരു വിശ്രമത്തിന്റെ കല്ലുമാകുന്നു. ഓ എന്റെ വിശ്രമം, ഞാൻ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്റെ പ്രാണൻ സ്വസ്ഥമായിരിക്കുന്നു. ഓ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളുടെ ആത്മാവിന് വിശ്രമം നൽകാം. ഒരു അടയാളം, അത് ദുഷിച്ച് പറയപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ആ പ്രവാചകൻ മറിയത്തോട് പറഞ്ഞു. അതൊരടയാളമായിരിക്കും, ഉറപ്പായിട്ടും അതായിരിക്കും. എന്നാൽ അതൊരുറപ്പായിരിക്കും, അതൊരു സ്നേഹമായിരിക്കും, അതൊരു സംതൃപ്തിയായിരിക്കും. അത് നിങ്ങൾ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നതിന്റെ എന്തോ ഒന്നായിരിക്കും. എന്റെ സഹോദര, എന്റെ സഹോദരി, നിങ്ങളുടെ സഹോദരനെ പോലെ, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ദാസിനെ പോലെ, ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളെ അനുനയിപ്പിക്കട്ടെ. നിങ്ങളിത് നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ പോകാനോ നിങ്ങളുടെ അരികിലൂടെ പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിലൂടെ പോകാനോ ഇടയാക്കരുത്. ഇത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുക. നിങ്ങൾ ഭൂമിയിൽ സന്തോഷവാനായ ഒരു വ്യക്തിയായിരിക്കും. നിങ്ങൾക്ക് ഒരു $100,000 ലഭിക്കുമെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്യുന്നില്ല. ഇല്ല ശ്രീമാൻ. സഹോദരനിയോ, ഇപ്പോൾ ആ വാഗ്ദാനം ചെയ്തിരിക്കുന്നതിന്റെ വളരെയധികം കാര്യങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. $100,000 വ്യത്യസ്തരായ ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളൊരു ക്രിസ്ത്യാനിയാകുമെങ്കിൽ നിങ്ങൾക്ക് ഒരു $100,000 ലഭിക്കുകയും നിങ്ങളൊരു ധനികനായ മനുഷ്യനായി തീരുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ യാതൊരു വാഗ്ദാനം ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്കിത് വാഗ്ദാനം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, അവന്റെ രക്ഷയാകുന്നു. അവന്റെ കൃപ എല്ലാ പരീക്ഷകൾക്കും മതിയായതാകുന്നു. പെന്തക്കോസ്റ്റ് നാളുകളിൽ ഉണ്ടായിരുന്ന അവർക്കുള്ളതുപോലും അവർക്ക് വേണ്ടായിരുന്നു. ഇപ്പോൾ കോടീശ്വരനാകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുവോ, അവർക്കുള്ളത് തന്നെ അവർക്ക് വേണ്ടായിരുന്നു. സഹോദരി ആഞ്ചി, ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നീയും ഗർട്ടിയും കൂടി പാടുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൾ എവിടെയാണ്? വീട്ടിലേക്ക് വരുന്ന ആഴ്ച, ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ. അതിനുശേഷം അവരിൽ പലരും അതിർത്തി കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ഓ എന്റെ, അവർ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചിട്ടില്ല. അവർ പണം ആവശ്യപ്പെട്ടില്ല. എന്തുകൊണ്ട്? പത്രസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എന്നാൽ എനിക്കുള്ളത് നിനക്ക് തരുന്നു. സ്നേഹിതരെ, ഇന്ന് രാത്രി അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ക്രിസ്തുവിനെ കുറിച്ചും അവന്റെ പുനരുദ്ധാനത്തെക്കുറിച്ചും എനിക്കുള്ള സന്തോഷവും സ്നേഹവും ഉറപ്പും എനിക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തിന്റെ മക്കളെന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ കടന്നുവന്ന് ക്രൂശിങ്കിൽ കാത്തിരിക്കുക. അവിടെ നിന്ന് നിങ്ങൾ പിന്നെ എഴുന്നേൽക്കരുത്. നിങ്ങൾ നാളെ രാത്രിയിൽ വരുമ്പോൾ ഒന്നുകിൽ ഇവിടെ കടന്നുവന്ന് അത് അവസാനിക്കുന്നതുവരെ അവിടെ തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടിയാകട്ടെ. അല്ലെങ്കിൽ മുകളിലേക്ക് വരിക. ഞങ്ങൾ നിങ്ങളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി അവരുടെ മേൽ കൈവയ്ക്കുക. അതാണ് വേദപുസ്തക പ്രകാരമുള്ള രീതി. അതിനുശേഷം ഞങ്ങൾ പോകുകയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. നിങ്ങൾ അവിടെ തന്നെ താമസിക്കുകയാണെങ്കിൽ, നിങ്ങൾ രാത്രി മുഴുവൻ താമസിക്കുകയാണെങ്കിൽ, അടുത്ത ദിവസം താമസിക്കുകയും അതിനടുത്ത ദിവസം താമസിക്കുകയും അവധി ദിവസങ്ങളിൽ കൂടി തുടരുകയും വർഷത്തിന്റെ 1st തീയതി വരെ താമസിക്കുകയും വീണ്ടും താമസിക്കുകയും അത് പ്രാപിക്കുന്നതുവരെയും തുടരുക. അതായത് നാളെ രാത്രിയിലേക്ക് വേണ്ടി എല്ലാ നിർദ്ദേശങ്ങളും അത് തിരുവെഴുത്തിൽ നിന്ന് വരാനിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരികയും അത് വരികയും ചെയ്യും. അങ്ങനെ അത് വരുമ്പോൾ അവിടെ പീഡിപ്പിക്കുന്നതിനായി വേണ്ടത്രയും പിശാചുകൾ ഉണ്ടാകില്ല. നിങ്ങൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങൾ ക്രിസ്തുയേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാകുന്നു. സ്വർഗത്തിലെ ആനന്ദത്തിന്റെ മണികൾ മുഴങ്ങും. സഹോദരനോത്താൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് നിങ്ങളെ തീപിടിപ്പിക്കും. ഇതാ ഒരു വ്യക്തി ഇവിടെ സന്നിഹിതനായിരിക്കുന്നു, എന്റെ ഒരു പഴയ സഹോദരനാകുന്നു. അദ്ദേഹം ഒരു ഗുണ്ടാസംഘത്തിന്റെ തലവനും തന്റെ ഒരു വശത്ത് തോക്കുകളുമായി നടന്നിരുന്നു. ആരുടെയെങ്കിലും തലയിടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ഏതെങ്കിലും മൂലയ്ക്ക് ആരെങ്കിലും ഒരാളെ തിരഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു ദിവസം അദ്ദേഹം ജീവങ്കിലേക്ക് നോക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അദ്ദേഹം മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. അദ്ദേഹം എന്റെ യോഗങ്ങളെ പിന്തുടർന്നു. ആ പാവം മനുഷ്യന് മതിയാകുമെണ്ണം കഴിപ്പാൻ പോലുമില്ലായിരുന്നു. അദ്ദേഹം വിശന്നും ദാഹിച്ചും കൊണ്ട് കൂടാരത്തിന്റെ ഒരു വശത്തുള്ള കുട്ടിക്കാട്ടിൽ കിടക്കുകയും ഉറങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ദിവസം പരിശുദ്ധാത്മാവ് വന്നു. ഓ എന്റെ സഹോദര, ഇത് നിങ്ങളെ മാറ്റി. അത് നിങ്ങളെ അങ്ങനെ ചെയ്തില്ലേ? അത് ജീവൻ കൊണ്ടുവരികയും മരണത്തെ എടുത്തു കളയുകയും ചെയ്തു. വിദ്വേഷമിട്ട് പോവുകയും സ്നേഹം കടന്നു വരികയും ചെയ്തു. ഓ എന്റെ ശത്രുതയും കലഹവും വീണു മാറിപ്പോവുകയും പുതിയ ജീവിതം വരികയും ചെയ്തു. ഓരോരുത്തർ മറ്റുള്ളവരുടെ ഇതുപോലെയുള്ള സമയങ്ങളെ ഇവിടെ നോക്കുക. മറ്റുള്ളവരെയും അവരുടെ സമയങ്ങളെയും ഇവിടെ നിന്ന് നോക്കുക. ഓ സ്വർഗത്തിൽ ആഹ്ലാദത്തിന്റെ മണികൾ മുഴങ്ങുന്നു. സ്നേഹിതരെ, അത് പ്രകടിപ്പിക്കാൻ എനിക്ക് മറ്റു യാതൊരു വഴികളുമില്ല. ശ്രദ്ധിക്കുക, അതായത് ഞാനിത് വിട്ടുകളയാൻ ഇടയുണ്ടാകും. ക്രിസ്തുവിന്റെ ദാസൻ എന്ന നിലയിൽ നിങ്ങൾ എന്റെ സാക്ഷ്യം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകളിൽ നിന്നും അത് ശരിയാണെന്ന് നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. എന്റെ വാക്കുകൾ ഇതിനെക്കുറിച്ച് അല്പം വിചിത്രമായി കാണുന്നുവെങ്കിൽ ഈ ശാസ്ത്രീയ ലോകത്തിലെ ആ ചിത്രം നിങ്ങൾ നോക്കുക, അതിന്റെ ഫലങ്ങളെ ശ്രദ്ധിക്കുക. അതായത് ഇസ്രായേൽ മക്കളെ നയിച്ച ഈ അഗ്നിസ്തംഭം, അത് പുറപ്പെടുവിക്കുന്ന ഫലങ്ങളെ നോക്കുക. നോക്കൂ, അതെന്താണ് ചെയ്യുന്നതെന്നും അതെന്താണ് പറയുന്നതെന്നും കാണുക. ഇത് ഞാനല്ല സംസാരിക്കുന്നത്, ഇതവനാണ് നിങ്ങളിലൂടെ സംസാരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ഞാനല്ല ആ ദർശനങ്ങൾ കാണുന്നത്, ഇതവനാണ് നിങ്ങളിൽ കൂടി സംസാരിക്കുന്നത്. ഇത് ഞാനല്ല രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്, ഇത് നിങ്ങളിലുള്ള അവനാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത്. ഇത് ഞാനല്ല പ്രസംഗിക്കുന്നത്, ഞാനൊരു മടിയനായ ഭീരുവാണ്, ആ ചിന്തയിൽ നിന്നും ഓടിപ്പോകുന്നു. എന്നാൽ ഇത് അവനാണ് സംസാരിക്കുന്നത്. എനിക്ക് വചനം അറിയില്ല, എന്നാൽ അവനതറിയുന്നു. അതാകുന്നു ഇത്, അതാകുന്നു ഇത്, അതെന്താണോ അത് ഇതാകുന്നു. അങ്ങനെ ഇതാ അവൻ അവിടെയാകുന്നു. ദൈവത്തിന്റെ അതേ ദൂതൻ തന്നെ ഇന്ന് രാത്രി ഈ കെട്ടിടത്തിൽ നേരെ ഇവിടെ സന്നിഹിതനാകുന്നു. ഓ, ഞാൻ അവനെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഇപ്പോൾ എത്ര പേർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു? നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. എത്ര പേർ അത് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല, എന്നാൽ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുക, സഹോദരൻ ബ്രഹാം, എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലായിടത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിൽ എത്ര പേർ അത് സ്വീകരിച്ചിട്ട് പ്രവർത്തികൾ നാളിൽ അവർ ചെയ്തതുപോലെ ചെയ്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നു? എന്നിട്ട് പറയൂ, ഓ കർത്താവേ, ഓ കർത്താവേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ശിശുവായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നതിലും എനിക്ക് ധൈര്യവും സ്നേഹവും നിന്റെ വചനം സംസാരിക്കാനും പുതിയൊരു നിറവിനായും ഇടയാക്കണമേ. അതെ, എന്റേതും ഇവിടെയുണ്ട് ദൈവമേ, എനിക്കത് നൽകണമേ. നമ്മുടെ തലകളെ വണങ്ങാം. ഓരോരുത്തരും വളരെ ആഴമേറിയ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർത്തിപ്പിടിക്കുക. കർത്താവായ യേശുവേ, നിന്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനും ചുറ്റുമായിരുന്നുള്ള ഈ കൂട്ടായ്മയ്ക്ക് ശേഷം ഇന്ന് രാത്രി ഈ ചെറിയ കൂട്ടത്തെ ഞങ്ങൾ സമാപിപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ എത്രമാത്രം അനുഗ്രഹിക്കുകയും നിന്റെ വചനത്തിന്റെ എണ്ണ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ സേവകരും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നടക്കുന്ന മനുഷ്യർ ഇവിടെയുണ്ട്. അവർ കർത്താവിനെ രുചിക്കുകയും അവൻ നല്ലവനാണെന്ന് കാണുകയും ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്താണെന്ന് ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു. അത് വിശ്വസിക്കുന്നവരായ ഏവർക്കും നിത്യജീവനാകുന്നു. കൂടാതെ യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവായിട്ട് തിരിച്ചയച്ചിരിക്കുന്നതും എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അവൻ ഇന്ന് ഞങ്ങളിലായിരിക്കുന്നു. അത് അഗ്നിസ്തംഭത്തിൽ കൂടെ ദൈവം നമുക്ക് മേലെയായിരുന്നതുപോലെയും അതിനുശേഷം അവൻ നമ്മോടൊപ്പം നടക്കുകയും ഒരു ശരീരത്തിൽ അതിനെ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെയുണ്ട് എന്ന് വിളിക്കപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ നമ്മളാകുന്നു. പരിശുദ്ധാത്മാവിൽ കൂടെ ദൈവം നമ്മളിലാകുന്നു. ഓ, യേശു പറഞ്ഞു, അന്നാളിൽ നിങ്ങളറിയും, അതായത് ഞാൻ എന്റെ പിതാവിലാകുന്നു, നിങ്ങളെന്നിലും ഞാൻ നിങ്ങളിലുമായിരിക്കുന്നു. അന്നാളിൽ നിങ്ങളത് മനസ്സിലാക്കും. കാരണം നിങ്ങൾ ഒരു ഇരുട്ടിന്റെ ലോകത്താകുന്നു ഇപ്പോൾ പറയുന്നത് പോലെ, എന്നാൽ നിങ്ങൾ അന്നാളിൽ അത് മനസ്സിലാക്കും. പിതാവെ, ഇത് വിശദമാക്കുവാനും പരിപൂർണമാക്കുവാനും കഴിയില്ല, കാരണം പിന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കുന്നതിന് വേണ്ടി യാതൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളും വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെടുന്നു. അങ്ങനെ നിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടും ഇപ്പോൾ ഞങ്ങൾക്കറിയാവുന്നിടത്തോളം നിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള പ്രമാണത്താലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വിശക്കുന്ന പ്രാണനെയും നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതിനെ പ്രാപിക്കാത്തവരും അതിനുവേണ്ടി വിശക്കുന്നവരുമായവർ ഓർക്കുക, ഞങ്ങൾ അവരോട് പറയുന്നു, കർത്താവെ, അതിപ്രകാരം നീ പറഞ്ഞതുപോലെയാക്കുന്നു, വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും. അതൊരു വാഗ്ദാനമാകുന്നു, കൂടാതെ വിശക്കുന്നത് പോലും ഭാഗ്യമാകുന്നു. ദൈവം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നത് പോലും ഭാഗ്യമാകുന്നു, കാരണം അത് പറയുന്നു, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവെ, ഇവിടെയുള്ള പഴയ യുദ്ധവിദഗ്ധരും അവർ അവരുടെ കൈകൾ ഉയർത്തിയിരിക്കുന്നു, എന്റെ കൈകളും ഉയർന്നിരിക്കുന്നു. ഓ കർത്താവെ, ഞങ്ങൾക്ക് കരുത്ത് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധ ശിശുവായ യേശുവിന്റെ കൈ നീട്ടാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. അതിനാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുകയും ഇതൊരാഴമേറിയ ശുശ്രൂഷയും ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതിലും വെച്ച് ഏറ്റവും വലിയൊരു കാര്യവുമാക്കി തീർക്കണമേ. ജനങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യവും സ്നേഹവും നൽകണമേ. കർത്താവെ, ഇതനുവദിച്ചേരണമേ. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പമായിരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അങ്ങനെ നാളെ രാത്രിയിൽ കർത്താവെ, അത്രയും ശക്തമായ അതേ കൊടിയ കാറ്റ് ഈ കെട്ടിടത്തിലേക്ക് വീഴാനിടയായിട്ട് അത് മറ്റൊരു പെന്തക്കോസ്ത് നാൾ വരുന്നതുപോലെ ഇതിനെ ആക്കി തീർക്കണമേ. അടിസ്ഥാനമിട്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും തയ്യാറാണ്. കാളകളെ അറുത്തിരിക്കുന്നു, തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്തിരിക്കുന്നു, ആട്ടുകൊട്ടന്മാരെയും അറുത്തിരിക്കുന്നു, മേശ ഒരുക്കിയിരിക്കുന്നു, അതിഥികൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ഓ കർത്താവെ, നാളെ രാത്രിയിൽ ഒരു പെന്തക്കോസ്തിന്റെ ഉത്സവത്തെ ഈ കെട്ടിടത്തിലേക്ക് അയക്കണമേ. എന്നിട്ട് എല്ലാ ആത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിൽ നിറയ്ക്കണമേ. പിതാവെ, ഇത് അനുവദിക്കണമേ. ഇത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. Shout and dance about, the Lamb will dry our tears. We'll have one home from homing week, the first 10,000. Amen. The precious blood of God's own Son has cleansed and sanctified. A wonder speak before His name, and they are called the bride. Oh, you're neglected and despised. One day the Lord will bring those chosen ones within Him.